നന്ദി സൗരൻവയിൽ. സന്ധ്യാവന്ദന സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ആയിരിക്കാനായത് ഒരു സൗഭാഗ്യം തന്നെ. എന്റെ പ്രിയ സഹോദരൻ മാക്കും ഇവിടെയുള്ള നല്ലവരായ സഹപ്രവർത്തകരോടും കൂടെ ഈ ഗ്രാൻഡ്വേ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഞാനിത് രണ്ടാം വട്ടമാണ്. സഹോദരൻ ലീവയിലും മറ്റു വ്യത്യസ്തമായ സഭകളിൽ നിന്നും ക്രിസ്ത്യാനികളും കൂടി വന്നിരിക്കുന്നു. സഹോദരൻ ബോസ്വർത്തിന്റെ ഒരു ഉറ്റ സ്നേഹിതനെ ഞാനിവിടെ ഇപ്പോൾ കണ്ടിരുന്നു. സഹോദരൻ ബോസ്വർത്ത് കർത്താവിനെ സന്ധിക്കാൻ പോയി എന്ന് പോലും എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഏലിയാവിന്റെ കൈകളിൽ വെള്ളമൊഴിച്ചിരുന്ന ഏലിശയെ ഞാൻ കണ്ടതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. തന്റെ 84 വയസ്സിൽ സഹോദരൻ ബോസ്വർത്ത് കർത്താവിനെ സന്ധിക്കാൻ പോയപ്പോൾ വിദേശങ്ങളിലായിട്ട് അവർക്കതറിയാനും കൂടി സാധിച്ചില്ല. ഇപ്പോൾ രാജ്യത്താകമാനം ടെലിഫോണിലൂടെ ഇന്ന് രാത്രി ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആശംസകൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലിഫോർണിയയിലെ അങ്ങേറ്റം മുതൽ ന്യൂയോർക്ക് വരെയും ടെക്സാസിലും രാജ്യത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിലായി മെയിൻ മുതൽ കാലിഫോർണിയ വരെ ഉള്ളവർക്കും അങ്ങനെ നമുക്കിങ്ങനെ ഒരു ടെലിഫോണുകളെ ബന്ധിപ്പിക്കലുള്ളത് വളരെ നല്ല ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ നമ്മുടെ നല്ല സുഹൃത്തായ സഹോദരൻ പെരി ഗ്രീനിലൂടെ നാം അത് മനസ്സിലാക്കി. അതായത് അവർക്കൊരു ഒരു ചെറിയ ഉപകരണം വാങ്ങി അതിനെ അവരുടെ ടെലിവിഷന്റെ മേൽ വെച്ചാൽ നിങ്ങൾക്ക് ടെലിഫോണിലൂടെ മാത്രമല്ല നിങ്ങളുടെ ടെലിവിഷനിലൂടെയും പ്രക്ഷേപണം ചെയ്യുന്നത് കേൾക്കാം. അതിനാൽ അതേപ്പറ്റി അവർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരി മാർക്ക് ഇന്ന് രാത്രി ഓർഗനിരിക്കുന്നത് നന്നായി കാണുന്നു. അതിലെനിക്ക് വളരെയേറെ ആനന്ദമുണ്ട്. സിറിയ വിസ്റ്റയിൽ അനേക സുഹൃത്തുക്കളെ ഞാൻ കാണുന്നു. സഹോദരൻ ബോർഡേഴ്സ് അതല്ല സഹോദരൻ റോബർട്ട്സൺ, വിശേഷാൽ ഇന്ത്യാനയിലെ അനേകരെ ഞാൻ കൂടാരത്തിലുള്ള ജനങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ജെഫേഴ്സൺ കൂടാരത്തിൽ നിന്നുള്ള പകുതിയോളം പേർ ഇവിടെ കാണുന്നു. ആ രോഗത്തെപ്പറ്റി പറയാൻ വിളിച്ചിരുന്ന അപേക്ഷിച്ച എന്റെ സുഹൃത്ത് സഹോദരൻ കൂൻ ഇവിടെയുണ്ട്. സഹോദരൻ കൂൻ, ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുണ്ടായിരിക്കുക, വിഷമിക്കരുത്, അത് ശരിയാകും. താഴെ ടെക്സാസിലെ സഹോദരൻ ബ്ലെയർ, ഇന്ന് രാത്രി താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദര, ഇത്രമാത്രം ഓർത്തിരിക്കുക, ആദ്യ പ്രാവശ്യം നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നിങ്ങളുടെ രണ്ടാം പ്രാവശ്യവും കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇത് ദൈവം നിങ്ങൾക്ക് അനുവദിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തിനെ കുറിച്ചായാലും നിങ്ങൾ ആ പിശാചിന്റെ കളവെടുക്കരുത്. ദൈവം ദൈവമായി തന്നെ തുടരുന്നു എന്ന് മാത്രം താങ്കൾ ഓർത്തിരിക്കുക. അതുമല്ല, അവിടെ അവനിപ്പോഴും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി തുടരുന്നു. നാം അവനെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അതുമല്ല, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാലിഫോർണിയയിലെ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടെ അരിസോണയിലുള്ള സഹോദരൻ മേഴ്സിയറിനും മറ്റുള്ളവർക്കും മറ്റനേക സ്ഥലങ്ങളായ ഫീനിക്സ്, സഹോദരൻ വില്യംസ് ചുറ്റിനുമായി ഇന്ന് രാത്രി ഇവിടെയുമായി ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ തീർച്ചയായും വളരെ നന്ദിയുള്ളവരാണ്. താഴെ ജോർജിയയിലുള്ളവർക്കും നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രാൻഡ്വേയിലെ മനോഹരമായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഇവിടെ ഇന്ന് രാത്രിയിൽ ഒരു നല്ല സ്വീകരണം ലഭിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നു. സഹോദരൻ മാക്, എന്റെ നല്ല സ്നേഹിതൻ, ദൈവം സഹോദരൻ മാക്കിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ കാനഡയിൽ അദ്ദേഹമായിരുന്നപ്പോൾ ഞാൻ കാടിന്റെ വളരെ ഉള്ളിൽ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കുതിരെ ഓടിച്ചു പോകുകയായിരുന്നു. പരിശുദ്ധാത്മാവിനോട് താഴെയിറങ്ങി സഹോദരൻ മാക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയം അദ്ദേഹം ഒരു അടിയന്തരമായ അവസ്ഥയിലായിരുന്നു. കർത്താവ് അദ്ദേഹത്തെ സൌഖ്യമാക്കി. അതിനാൽ ഞാൻ അതിന് നന്ദിയുള്ളവനാണ്. കർത്താവിനെ ആരാധിക്കാനായി അദ്ദേഹത്തോടൊപ്പം ഈ മനോഹരമായ ആലയത്തിൽ ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്നു. എന്റെ പിന്നിലായി പ്ലാറ്റ്ഫോമിൽ ഒരാൾ ഇരിക്കുകയാണ്. പറഞ്ഞു, താങ്കൾ എന്നെ അറിയുമെന്ന് ഊഹിക്കേണ്ട. പറഞ്ഞു, കിട്ടുന്ന വാഹനത്തിൽ കയറി സൌജന്യമായി ഉല്ലാസയാത്ര ചെയ്യുന്ന ആളായ എന്നെ താങ്കൾ ഒരിക്കൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. അത് ബോസ്റ്റണിലോ മറ്റെവിടെയോ ആണ്. ഡിട്രോയിറ്റ്, കിട്ടുന്ന വാഹനങ്ങളിൽ കയറി ഉല്ലാസയാത്ര ചെയ്യുന്നയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് കഴിയുമെങ്കിൽ ആവശ്യക്കാർക്ക് സാധാരണ ഒരു കൈനീട്ടി കൊടുക്കാൻ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആയതിനാൽ ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും ആവശ്യക്കാരാണ്. ദൈവം നമുക്ക് സഹായത്തിന്റെ, അനുഗ്രഹങ്ങളുടെ, അവന്റെ കൃപയുടെയും ദയയുടെയും ഒരു കരം നീട്ടിത്തരാനായി നാം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ ദീർഘനേരം പ്രസംഗിക്കുന്ന പ്രവണതയുള്ള ആളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം ഓഹിയോയിലെ ജനങ്ങൾ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ശ്രീമതി ഡച്ചും കൂട്ടരും അവിടെ ആയിരിക്കുന്നു. സഹോദരൻ മാക്കിനിയും സഹോദരൻ ബ്രൌണും മറ്റുള്ളവരും ഓഹിയോ വഴിയാണ് ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് കൂടെ ആശംസകൾ അയക്കുന്നു. ഇപ്പോൾ ന്യൂയോർക്കിൽ വളരെ വൈകിയിരിക്കുന്നു. ഈ സമയം ന്യൂയോർക്കിൽ അവിടെ ഏകദേശം 11 or 12 മണിയാകാം. യോഗത്തിനായി ഈ സമയം വരെ സഭകൾ വന്ന് കാത്തിരിക്കുകയാണ്. എല്ലായിടത്തുമുള്ള എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കായും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. ഇപ്പോൾ നാം വചനം തുറക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നാം നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് രചയിതാവോട് അല്പം സംസാരിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ജീവിച്ചുകൊണ്ട് നിന്റെ ജനങ്ങളുമായി കൂടി വരാൻ ഒരവസരം ലഭിച്ചതിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നു. ജനങ്ങൾ എന്നേക്കും ജീവിക്കുന്ന ജനങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്തുകൊണ്ടെന്നാൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവന്റെ ഭൂമിയിലുള്ള തീർത്ഥാടന യാത്രയിൽ അവൻ ഞങ്ങളെ അത് പഠിപ്പിച്ചു. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കലെ കടന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഏകജാതനായ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. ഈ മഹാരക്ഷകനായി ഞങ്ങൾ നിനക്ക് എങ്ങനെയാണ് നന്ദി അർപ്പിക്കേണ്ടത്? ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അവന്റെ വചനം വായിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ മഹത്തായ സാന്നിധ്യത്താൽ ഇവിടെ കൂടിയിരിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെമ്പാടുമായി എവിടെയെല്ലാം ജനങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു, അവിടെ എല്ലായിടത്തും പരിശുദ്ധാത്മാവ് അതിനെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഇടവരട്ടെ. പുൽപ്പിറ്റിലായിരിക്കുന്ന മറ്റുള്ള ധർമ്മോപദേശികളെയും അനുഗ്രഹിക്കണമേ. പിതാവേ, ഈ ഗ്രാൻഡ് ബേ അസംബ്ലിയെ നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പാസ്റ്ററെയും അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ കുട്ടികൾ, ഡീക്കന്മാർ, ട്രസ്റ്റിമാർ, മുഴുവൻ ബോർഡ് അംഗങ്ങളെയും. മാത്രമല്ല പിതാവെ, ഞങ്ങൾ എന്തിന്റെ ചുറ്റിലാണെന്ന് അറിയാനാകുന്നതിന് വേണ്ട വെളിച്ചമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് രാജ്യത്തിനായി പ്രവർത്തിക്കാനിട വരട്ടെ. എന്തെന്നാൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സമയം അടുത്തു വരികയാണല്ലോ. പിതാവെ, ഞങ്ങൾക്ക് ഈ അവസരം ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾ സമയത്തെ വീണ്ടെടുത്തുകൊള്ളാനിട വരട്ടെ. കർത്താവേ, ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ. രാജ്യത്തെമ്പാടുമുള്ള രോഗികളെയും പീഡിതരെയും സൌഖ്യമാക്കണമേ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അനുഭവപ്പെടാനിട വരട്ടെ. ന്യായവിധി അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വലിയ വീഴ്ചകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നതിനാൽ രാജ്യം കുലുങ്ങുകയാണ്. ബൈബിളിലൂടെ നീളം ന്യായവിധിയെപ്പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ള ചരിത്രപരമായ അനേക കാര്യങ്ങൾ അത് വീണ്ടും സംഭവിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. പ്രവചനം പറയുന്നതോ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും, ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. മനുഷ്യഹൃദയങ്ങൾ നിർജീവരാകുന്നു. സമയത്തിന്റെ ഉത്കണ്ഠ, രാജ്യങ്ങൾക്കിടയിൽ വൈഷമ്യം. ദൈവമേ, ഞങ്ങൾ അന്ത്യകാലത്താണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ സന്ദേശമെടുത്തുകൊണ്ട് മുക്കിനും മൂലയ്ക്കുമായിരിക്കുന്നതും നിത്യജീവന് അവകാശികളായി നിയമിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞിന്റെ അടുക്കിലേക്കും പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. ഞങ്ങളിത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. കർത്താവ് ഇപ്പോൾ വായിക്കാൻ പോകുന്നവന്റെ വേദഭാഗത്തെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ അനേകർ ഒരു ധർമ്മോപദേശി തന്റെ ബൈബിൾ വായിക്കുന്നത് അത് എവിടെ നിന്നാണ് വായിക്കുക എന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ ഒരു ജോടി സങ്കീർത്തനങ്ങളിൽ 42 നിന്നും 3 വാക്യങ്ങളെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവയെ പരാമർശിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരു വിഷയമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ചില വചനങ്ങൾ കുറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എനിക്ക് കഴിഞ്ഞാൽ ഞാൻ അവയിൽ നിന്ന് ചിലത് പ്രതിപാദിക്കുന്നതാണ്. ഈ വിഷയത്തെ ആധാരമാക്കി അടുത്ത ചില നിമിഷങ്ങൾ നാം ഇതിലൂടെ പോകും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ, ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതി. ഇപ്പോൾ നിങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് തീർത്തും പറയട്ടെ. അനേകർ ചോദിക്കുന്നത്, അതെ, സങ്കീർത്തനങ്ങൾ പ്രചോദിക്കപ്പെട്ടതാണോ? തീർച്ചയായും അവയാകുന്നു. അവ എന്തായാലും അതായത് ഈ ബൈബിൾ പ്രചോദിക്കപ്പെട്ടതാണ്. അത് ചരിത്രമായാലും അത് പാട്ടായാലും അത് എന്തായാലും തന്നെ അത് പ്രചോദിക്കപ്പെട്ടതാണ്. യേശു ചോദിച്ചു, സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറഞ്ഞ എന്താണ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പോൾ ഞാൻ ചിന്തിച്ചു, തീർച്ചയായും അത് പാട്ടുകളാണ്. പാട്ടുകൾ ദൈവത്താൽ പ്രചോദിക്കപ്പെട്ടതാണ് എങ്കിൽ അതേക്കുറിച്ച് അവ പ്രവചനാത്മകമാണ് എന്നും കൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പാട്ട് സംഭവിക്കാൻ പോകുന്ന കാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആകാശത്തിൽ ഒരു കൂടിവരവ് ഉണ്ടാകാൻ പോകുന്നു. ആ മാധുര്യമായ, താമസിയാതെ മാധുര്യമായ, നിങ്ങളെ അവിടെ വെച്ച് സന്ധിക്കാൻ പോകുന്നു. അവിടെ വെച്ച് നിങ്ങളെ ആശ്ലേഷിക്കും ആകാശത്തിനപ്പുറത്തുള്ള ആ ഭവനത്തിൽ. ഇത്തരത്തിലെ പാട്ട് എല്ലായ്പ്പോഴും കേൾക്കും. മനുഷ്യ ചെവികളാൽ എല്ലായ്പ്പോഴും കേൾക്കാം. അത് മഹത്വമേറിയതാകും. ഞാൻ അതിനെ പ്രഖ്യാപിക്കുന്നു. അതുമല്ല, ദൈവത്തിന്റെ സ്വന്തം പുത്രൻ അതിനെ നയിക്കും ആകാശത്തിൽ കൂടിവരവുണ്ടാകുമ്പോൾ. ഓ, ഞാൻ ആ സമയം അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ തികച്ചും തീവ്ര ദുഃഖത്തിലായിരുന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണയായി തീവ്ര ദുഃഖം ഒരു മനുഷ്യനിൽ നിന്നും ഏറ്റവും നല്ലതിനെ പുറത്തെടുക്കുന്നു. അത് വാസ്തവമായും അപ്പോഴാണ് ദൈവം അനേക നേരങ്ങളിൽ നാം ഉപവാസത്തിലേക്ക് കടക്കുമ്പോഴാണ് വഴിയിൽ നിന്നും മാറിപ്പോയതായ നാം തിരികെ വഴിയിലേക്ക് വന്ന് നമ്മുടെ സ്ഥാനത്തെ എടുക്കുന്നു. ദാവീദ് ഇത്തരത്തിലെ സ്ഥാനത്തേക്ക് എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അനേക സമയങ്ങളിൽ ദൈവം വന്ന് നാം ഞെരുങ്ങിയ മൂലകളിലേക്ക് കടന്ന് മുകളിലേക്ക് നോക്കേണ്ടതായി വരുന്നു. ചില നേരങ്ങളിൽ ആശുപത്രിയിലോ അതുമല്ല ഏതെങ്കിലും കിടക്കയിൽ നമുക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വരുമ്പോൾ അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ബൈബിളിലെ ഒരു വാക്കാണ്. അത് രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നു, ദാഹം. ആ വാക്ക് ദാഹം. ഞാൻ ഈ വചനം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിഘണ്ടുവിലേക്ക് നോക്കുകയായിരുന്നു. ഒരു സന്ദേശത്തെപ്പറ്റി ഒരിക്കൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ജീവിക്കാനുള്ള ദാഹമുണ്ടായിരിക്കൽ എന്നതിനെ പറ്റി പ്രസംഗിച്ചിരുന്നു. ഞാൻ അതിനെയും സങ്കീർത്തനങ്ങളിൽ നിന്നാണ് എടുത്തിരുന്നത്. ദാവീദ് ഇങ്ങനെ പറയുകയാണ്, അങ്ങയുടെ വിധികൾ എനിക്ക് പ്രാണനേക്കാൾ വിലയേറിയതാണ്, ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദാഹം എന്ന വാക്കിനെ കുറിച്ച് നോക്കാനും ചിന്തിക്കാനും തുടങ്ങിയിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാനായി നിഘണ്ടുവിലേക്ക് നോക്കി. അതിനെ വെബ്സ്റ്റർ ഇങ്ങനെ പറയുന്നത് ഇവിടെയാണ്, അത് ഒരു വേദനാജനകമായ ആശ. ഒരു വേദനാജനകമായ, നിങ്ങൾ ഒരു കാര്യം അത്രയേറെ ആഗ്രഹിച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരു വേദനാജനകമായി തീരുന്നു. ഇപ്പോൾ ദാഹിക്കുക എന്നത് ഇത് ഒരു അസ്വാഭാവികമായ കാര്യമല്ല. ദാഹം ഒരു നൈസർഗികമായ കാര്യമാണ്. എന്തിനെങ്കിലും വേണ്ടിയുള്ള ഒരു ദാഹം, അത് നമുക്കുണ്ടായിരിക്കേണ്ട, അത് ദൈവം നമുക്ക് നൽകിയ ഒരു ചെറിയ കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എന്തോ ഒന്ന്, അതുമല്ല അതിനൊരു നിയന്ത്രണ ഗോപുരവും നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒന്ന്. അത് ഈ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നു. ഈ ദാഹം, നിയന്ത്രണ ഗോപുരം, അത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് വെച്ചിരിക്കുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന അത് അവനെ അവന്റെ ആവശ്യമുള്ള കാര്യങ്ങൾക്കായി മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടു തരത്തിലെ ദാഹമുണ്ട്. ശാരീരികമായ ഒരു ദാഹമുണ്ട്, മാത്രമല്ല ആത്മീയമായ ഒരു ദാഹവുമുണ്ട്. ദാവീദ് എന്ത് പറഞ്ഞിരിക്കുന്നു, വീണ്ടും ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ചരിത്രപരമായ എന്തിനെങ്കിലുമല്ല, അന്യഥ ചില വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എന്തിനെങ്കിലുമല്ല, അന്യഥ അതുമല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കെട്ടുകഥയല്ല, എന്നാൽ ജീവനുള്ള ദൈവത്തിനായി, എപ്പോഴും സന്നിഹിതനായിരിക്കുന്ന ഒരു ദൈവത്തിനായി. ചരിത്രപരമായ എന്തിനെങ്കിലും വേണ്ടിയല്ല, അവന്റെ ഹൃദയം ആ ദൈവത്തിനായി ദാഹിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് ഒരു നിയന്ത്രണ ഗോപുരവും നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ നാം കണ്ടു. ഇപ്പോൾ നിങ്ങളിലുള്ള നിയന്ത്രണ ഗോപുരമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ആത്മീയമായി സംസാരിച്ചാൽ ഈ ദാഹം ഇതിലേക്ക്, ഗോപുരത്തിലേക്ക്, നിയന്ത്രണ ഗോപുരത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങളോട് പറയുന്നു. ശരീരത്തിൽ മാത്രമല്ല പ്രാണനിലും നിയന്ത്രണ ഗോപുരമുണ്ട്. ശരീരത്തിലെ നിയന്ത്രണ ഗോപുരം ശരീരത്തിന് ആവശ്യമായിരിക്കുന്നവയെ നിങ്ങളോട് പറയുന്നു. അത് നിങ്ങളിലേക്ക് ദാഹത്തിലൂടെ കൊണ്ടുവരുന്നു. മാത്രമല്ല ഒരു നിയന്ത്രണ ഗോപുരം പ്രാണനിലുമുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമായ ആത്മീയ കാര്യങ്ങളെ നിങ്ങളോട് പറയുന്നു, ആത്മാവിലുള്ള എന്തോ ഒന്ന്. അതിനാൽ അത് മുഖാന്തരം നിങ്ങൾ ഏത് വിധത്തിലുള്ള ജീവനാണ് നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നു. നിങ്ങളുടെ ദാഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിനാൽ ഏത് വിധമുള്ളതാണ് നിങ്ങളിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ആഗ്രഹത്തെ നിങ്ങളിൽ ഉളവാക്കുന്നത് എന്ന് പറയാൻ കഴിയും. നോക്കൂ, നിങ്ങൾക്ക് ദാഹിക്കുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. അതിന് നിങ്ങളുടെ ദാഹത്തിന്റെ സ്വഭാവത്താൽ നിങ്ങളുടെ പ്രാണനിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറയാനാകുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രാണനും ഒരു നിയന്ത്രണ ഗോപുരമുണ്ട്, മറ്റൊന്ന് ശരീരത്തിനുമുണ്ട്. അവ ഓരോന്നും മറ്റതിന്റെ ആവശ്യങ്ങളെ വിളിച്ചറിയിക്കുന്നവരാൽ മുന്നറിയിപ്പ് നൽകുന്നു. ഓരോന്നും വിളിച്ചറിയിക്കുന്നവൻ എന്ത് ആവശ്യത്തിനാണോ വിളിക്കുന്നത്, അത് ഒരു മുന്നറിയിപ്പിന്റെ തരംഗം പുറത്തേക്ക് അയക്കുന്നു. ഉദാഹരണമായി, ശരീരത്തിന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാംസം ആഗ്രഹിക്കുന്നു. ആത്മാവ് പ്രാണനിലെ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. അനേക നേരങ്ങളിൽ ഒന്ന് മറ്റേതുമായി യുദ്ധത്തിലാകുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നാം കാണുന്നു. അനേക ജനങ്ങൾ ഈ രണ്ട് ദാഹങ്ങൾക്കുമിടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അവയിലൊന്ന് ഭൂമിയിലെ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു, മറ്റേത് സ്വർഗത്തിലെ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ റോമർ 7:21 വിശദീകരിച്ചിട്ടുണ്ട്, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നിങ്ങൾ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഉപയോഗപ്രദമായ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, നല്ല ഒരു കാര്യം ചെയ്യാനായി പ്രയത്നിക്കുമ്പോൾ, അവിടെ നിങ്ങൾക്കുള്ള സകലത്തു നിന്നും നിങ്ങളെ തകിടം മറിക്കാനായി ഓരോ സ്ഥലത്തും പിശാചുള്ളതായി നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അതോ അതൊരു നല്ല കാര്യമാണ്? അതായത് അത് ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കട്ടെ. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യുന്നതിൽ നിന്നും തലകീഴായി മറിക്കാൻ അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയായാലും അത് ചെയ്യുക. ശരിയായത് ചെയ്യാതിരിക്കുന്നതിൽ നിന്നും നിങ്ങളെ ദൂരമാക്കാനാണ് അവിടെ പിശാച് കടന്നുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ അല്പം വികാരം കൊള്ളുന്നവരായിട്ടുള്ള ജനങ്ങളെ ഞാൻ അനേക നേരങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അവർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ സകലതും അതിനെ അതിന്റെ രണ്ട് ഭാഗത്തുനിന്നും തടസ്സം സൃഷ്ടിക്കുന്നതായി കാണുന്നു. അവർ പറയും, ഒരുപക്ഷെ ഇത് കർത്താവിന്റെ ഹിതമല്ലാത്തതായിരിക്കാം. കാണുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു കളവ് നിങ്ങളോട് പറയാനായി പിശാചിനെ അനുവദിക്കരുത്. ആദ്യത്തെ കാര്യം, അത് ദൈവത്തിന് ഹിതമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അത് ദൈവഹിതമാണോ എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ബൈബിളിലേക്ക് നോക്കുക. അവിടെയാണ് ആ കാര്യം. ദൈവത്തിന്റെ വചനം അതാണ് നിങ്ങളെ നേരെയാക്കുന്നത്. അത് ദൈവത്തിന്റെ വചനത്തിലുണ്ട് എങ്കിൽ അപ്പോൾ പിന്നെ അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നോക്കൂ, ഉദാഹരണത്തിനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി വാഞ്ചിക്കുക. അനേക നേരങ്ങളിൽ ഞാൻ ജനങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ പറയും, അതെ, ഞാൻ പരിശുദ്ധാത്മാവിനായി സവിശേഷ ശ്രമം നടത്തി, എന്നാൽ എനിക്കത് സ്വീകരിക്കാനായില്ല. അത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിനായി പോകുന്ന ഓരോ തവണയും എനിക്ക് അസുഖം ബാധിക്കുന്നു. ഞാൻ ഉപവസിച്ചാലോ, ഞാൻ പ്രാർത്ഥിക്കാനായി പോയാലോ ഞാൻ രോഗിയായി തീരുന്നു. ഞാൻ എഴുന്നേറ്റ് രാത്രി മുഴുവനും ഉറങ്ങുന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഓർക്കൂ, അത് ആ പിശാചാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. അത് ആരെല്ലാം ആഗ്രഹിക്കുന്നോ അവർക്കെല്ലാമാണ്. ദിവ്യരോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കപ്പെടുന്നത് നിങ്ങൾ അനേക നേരങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരു യോഗത്തിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അത് അതിന്റെ തലേനാൾ ആയിരുന്നതിലും ഇരട്ടി മോശമായി പിശാച് അത് ചെയ്തു കാണുന്നതായി നിങ്ങൾക്ക് കാണാം. ഒരു സംശയമില്ല. കാണുന്നോ? ഓർക്കൂ, അത് ദൈവം നിങ്ങൾക്കായി കൊണ്ടുവന്ന അനുഗ്രഹത്തെ നിങ്ങളിൽ നിന്നും ദൂരത്താക്കാൻ സാത്താൻ ശ്രമിക്കുന്നതാണ്. കാണുന്നോ? നിങ്ങൾ ആ വ്യക്തിയെ കേൾക്കരുത്. കാണുന്നോ? എപ്പോഴും നേരെ മുന്നോട്ട് പായുക. അടുത്ത കാലത്ത് ഞാൻ ആഫ്രിക്കയിലേക്ക് പോകാൻ നേരത്ത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഏതെങ്കിലും ഒരു സമയം പിശാച് എന്നെ ഞെരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ തവണ ആഫ്രിക്കയിലേക്ക് പോകുമ്പോഴായിരുന്നു. അത് ഏറ്റവും നല്ല, ഞാൻ വിദേശത്ത് പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല യോഗങ്ങളുമായിരുന്നു. ഞാൻ അവിടെ ആയിരുന്ന ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യാനായ ഏറ്റവും നല്ല വേട്ടയുടെ ട്രിപ്പിന് പുറമെ കൂടുതൽ കാര്യങ്ങൾ നിറവേറ്റാനായി എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സഭകൾക്ക് അവിടെ എന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്. കണ്ടുപിടിച്ചത്, ആരോ എനിക്കൊരു കത്തയച്ചു, അതിങ്ങനെയായിരുന്നു, ഓ, അവർക്ക് അവിടെ ഒരു അസോസിയേഷനും എന്റെ ആവശ്യമില്ല. അത് ഒരു മനുഷ്യൻ ഒരു അസോസിയേഷൻ ലെറ്റർ പാഡിൽ ഇങ്ങനെ എഴുതിയതായി കണ്ടുപിടിച്ചു, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. അവനും തന്റെ കുടുംബവും എന്നാണ് അർത്ഥമാക്കിയത്. കാണുന്നോ? അങ്ങനെ ഞാൻ അവിടെ കടന്നു കഴിഞ്ഞപ്പോൾ, നോക്കൂ, ഞങ്ങൾ എന്നത് അവനും തന്റെ കുടുംബവുമായിരുന്നു. അതൊരിക്കലും ആ ജനങ്ങളല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് ഞങ്ങൾക്കായി തുറന്നുതന്ന ഒരു വലിയ വയലായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, പൗലോസ് പറയുകയാണ്, അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഇവിടെ കൂടാരത്തിൽ നിന്നോ അഥവാ അതല്ല രാജ്യത്തിൽ എവിടെയെങ്കിലും നിന്നോ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് രാത്രിയിൽ മനം തിരിഞ്ഞാൽ താലയിലേക്ക് വന്നാൽ ഇത്രയും ഓർത്തിരിക്കുക, അടുത്ത ദിവസം അമ്മ മറ്റു എപ്പോഴെങ്കിലും കോപിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ അവനോട് കോപിക്കും. ഡാഡിയും സ്കൂളിൽ എല്ലാ കുട്ടികളും സകലതും തകിടം മറിക്കും, സകലതും ശരിയല്ലാത്ത വിധം പോകും. എന്തെന്നാൽ സാത്താൻ നിങ്ങളെ ചുറ്റും ചുറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ നിങ്ങളെ വഴിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഇപ്പോൾ നമുക്ക് ദാഹത്തിലേക്ക് നോക്കി ദാഹം വാസ്തവമായും ഒരു സ്വാഭാവികമായ കാര്യമാണോ എന്ന് നോക്കാം. ജനങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, അത് ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേർ ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ അല്ല, അത് തെറ്റാണ്. അത് വാസ്തവമായും ഓരോ മനുഷ്യജീവിയിലും സംഘടിതമായിരിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായും സത്യമാണ്. പണ്ട് നാം ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ ഇവിടെ നാം ഇന്ത്യക്കാരെ കണ്ടു. ഇന്ത്യക്കാർ അവർ അന്ന് വിഗ്രഹാരാധികളായിരുന്നിട്ടും അവർ സൂര്യനെയോ മറ്റോ ആരാധിച്ചിരുന്നു. അവർ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം എവിടെയോ ദൈവത്തെ വിളിക്കാനുള്ള ഒരു സ്വാഭാവിക ദാഹം അവിടെ അവരിലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ വളരെ അടുത്ത് കാടുകളുടെ പുറകിൽ ആധുനിക പരിഷ്കാരത്തിന്റെ 480 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏകദേശം 3000 പേർ താമസിക്കുന്ന മോസാബിക്യൂബിലെ ബേറിയ ഒരു ചെറിയ പട്ടണം. ഒരു വെള്ളക്കാരനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവർ ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെയുള്ള പ്രദേശനിവാസികളെ കണ്ടു. അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവൾ വസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല. അവരിൽ ആരും തന്നെ വസ്ത്രം ധരിക്കുന്നത് കണ്ടിരുന്നില്ല. മാത്രമല്ല, അവൾ ഒരു മരത്തിന്റെ മുകളിലായിരുന്നിരുന്നു. ഞാനൊരു സിംഹത്തെ പിന്തുടർന്നു കൊണ്ടുപോവുകയായിരുന്നു. അതാ അവൾ അവിടെയായി. ഒരു മനുഷ്യൻ നിലവിളിക്കുന്ന പോലെ എന്തോ ഞാൻ കേട്ടു. ഒരു കുട്ടിയെ തന്റെ കയ്യിലേന്തിക്കൊണ്ട് വിളറിയ കണ്ണുകളോടെ ഈ സ്ഥലവാസി പെൺകുട്ടി അവിടെ മുകളിലിരിക്കുന്നു. അവൾ എന്താണ് ഭയന്നത്? ഏതെങ്കിലും ഒരു മൃഗത്തിൽ നിന്നോ പുള്ളിപ്പുലിയിൽ നിന്നോ ഒരു സിംഹത്തിൽ നിന്നോ അവളെ സംരക്ഷിക്കുക എന്നത് ഒരു മരത്തിൽ കയറുക എന്നുള്ളത് മാത്രമാണ്. അവൾ എന്നെ കണ്ടു, അതൊരു മനുഷ്യനാണോ എന്ന് കേൾക്കുകയും ചെയ്തു. എന്നാൽ അവളൊരു വെള്ളക്കാരനെ നോക്കി കാണുമ്പോൾ അവൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നോക്കൂ, അവൾ മരിക്കാൻ ഭയന്നിരുന്നു. കാണുന്നോ? എന്നാൽ നാം അങ്ങനെയുള്ള ജനങ്ങളെ അവിടെ പിന്നിലെ പ്രാചീന രീതിയിൽ ഉണ്ടായിരുന്നതുപോലെ കാണപ്പെട്ടിരുന്നിട്ടും അവർ ആരാധിച്ചിരുന്നതായി നാം കാണുന്നു. സിംഹം അകത്തേക്ക് വരുന്നു എന്ന് ജനങ്ങൾ വിളിച്ചു പറയും മുമ്പേ ഒരു ചെറിയ ഇലയുടെ മേൽ അതാണ് അവർ ഭക്ഷിച്ചിരുന്നത്. അവർ മാവു പോലുള്ള ആഹാരമിട്ടുകൊണ്ട് അവരുടെ കൈകൊട്ടിക്കൊണ്ട് അതെവിടെയാണ് എന്നവർക്ക് അറിഞ്ഞുകൂടാത്ത ഏതോ ഒരു മഹാനാത്മാവിനെ കത്തോലിക്കർ ഒരു വിശുദ്ധനായ രക്ഷാധികാരി എന്നും മറ്റോ പറയും പോലെ അവരെ രക്ഷിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ സിംഹം അവരെ ആക്രമിക്കുമ്പോൾ കൊല്ലാൻ അനുവദിക്കില്ലായിരുന്നു. നോക്കൂ, ഇത് സ്വാഭാവികമായ ചിലതാണ്. ദൈവത്തിനായി ദാഹിക്കുക എന്നത് ഒരു അസ്വാഭാവികമായ കാര്യമല്ല, അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അത് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊരു അതിമാനുഷനുള്ള കാര്യമല്ല, അത് വാസ്തവമായും ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേകതരം ജനങ്ങൾക്കായിട്ടുള്ളതല്ല. അവർ പറയും, അതേ ചില ആളുകൾ ഒരു വിജയകരമായ ജീവിതം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കുന്നു, അതവർ എല്ലാവരും കേൾക്കത്തക്കണ്ണം ചെയ്യുന്നു. അത്തരത്തിൽ എനിക്കും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതെ, അത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം അത് നിങ്ങളിലുള്ള ദാഹമാണ്. അതൊരു സ്വാഭാവികമായ കാര്യം മാത്രം. ദൈവത്തിനായി ദാഹിക്കുക എന്നത് അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പ്രാകൃതമായ ചിലതെടുക്കാം. ആദ്യം ദാഹം. ഉദാഹരണമായി നമുക്ക് ജലത്തിനായുള്ള ദാഹം എടുക്കാം. ഇവിടെ ദാവീദ് പ്രകാരം പറയുന്നത് പോലെ ആ ജലത്തിനായുള്ള ദാഹം, ജലത്തിനായി ദാഹിക്കുക. ശരീരത്തിന് ജലം ആവശ്യമാണ്. നിങ്ങൾ ആ ദാഹത്തിനായി കൊടുക്കുന്നില്ലെങ്കിൽ നശിച്ചു പോകും. നിങ്ങളിലെ ജലാംശം നഷ്ടമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രാകൃത ശരീരത്തിലെ ആ ദാഹത്തെ ശമിപ്പിക്കാനുള്ള ജലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പ്രാകൃത ശരീരം വളരെ വേഗം നശിച്ചു പോകും. നിങ്ങൾ അധിക നേരം ജീവിച്ചിരിക്കില്ല. നിങ്ങൾക്ക് ആഹാരം കൂടാതെ ജീവിക്കാൻ കഴിയും, അത്രയും നാൾ ജലം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ യേശു ചെയ്തു, നിങ്ങൾക്ക് 40 നാൾ ഉപവസിക്കാൻ കഴിഞ്ഞേക്കാം. ഞാൻ പറയുന്നതാണ് ഇല്ലാതെ ആഹാരമില്ലാതെ, എന്നാൽ നിങ്ങൾക്ക് അത്രയും നാൾ ജലത്തെ കൂടാതെ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ ഉണങ്ങി മരിച്ചു പോകും. നിങ്ങൾക്ക് തികച്ചും ജലം ലഭിച്ചിരിക്കണം. പിന്നെ അതുമല്ല, അത് നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ജീവനെ നിലനിർത്താനായി ശരീരത്തിന് എന്തിന്റെയോ ആവശ്യമുണ്ട് എന്ന് കാണിക്കുന്നതാണ്. ജീവിച്ചിരിക്കാനായി ശരീരത്തിന് ജലം ലഭിക്കേണ്ടതുണ്ട്. നിങ്ങളിൽ ഏതാണ്ട് 80% കൂടുതലും ജലവും പെട്രോളിയവുമാണ്. നിങ്ങളുടെ ജീവൻ നിലനിർത്താനായി നിങ്ങൾക്ക് ഈ വക സ്രോതസ്സുകളെ എടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ അതിനെ നിരസിച്ചാൽ നിങ്ങൾ നശിച്ചു പോകും. ദാഹം ഒരു അലാറം കൂടിയാണ്. അത് ഒരു അലാറം മുഴക്കുന്ന ക്ലോക്കാണ്. ആ ദാഹത്തിന് പ്രാണൻ അലാറത്തിന്റെ മണിയെ പുറത്തേക്ക് അയക്കുന്നു. നിങ്ങളുടെ മരണം അടുത്ത് തന്നെ പതുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ ബസർ നിങ്ങളോട് പറയുന്നു. അതായത്, നിങ്ങൾ വളരെ വേഗത്തിൽ ജലമെടുത്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. അത് കൂടുതൽ ഉച്ചത്തിൽ പറയും, പിന്നെയും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ മരിച്ചു പോകും. എന്തെന്നാൽ അതൊരു അലാറം മുഴക്കുന്ന ക്ലോക്കാണ്. ഇവിടെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് വിവരിച്ചതുപോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. ദാവീദിന്റെ ഇത് വായിക്കുമ്പോഴെല്ലാം ഞാൻ സാധാരണ ചിന്തിച്ചിട്ടുണ്ട്. ദാവീദ് വേട്ടക്കാരനും ഒരു കാടിന്റെ പ്രേമിയുമായിരുന്നു. അവർ മാനിനെ വേട്ടയാടിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. ഈ ദിവസങ്ങളിൽ നമ്മിൽ അനേകരും അവയെ വേട്ടയാടുന്നു. മാൻ എന്നുദ്ദേശിക്കുന്നത് ഒരു ആൺമാനിനെയാണ്. നിങ്ങളെപ്പോഴെങ്കിലും നായ്ക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ, കാട്ടുനായ്ക്കൾ ഒരു മാനിനെ ബലാത്കാരമായി പിടിക്കുന്നത് നാം കണ്ടിട്ടുണ്ടാകാം. ഒരു തേറ്റപ്പല്ലിനാൽ ചെന്നായെ പിടിക്കുന്നത് പോലെയാണ് സാധാരണ അവയെ പിടിക്കുക. ചെവിയുടെ നേരെ മൂലയിലുള്ളതായ മൃദുലമായ സ്ഥലത്ത് ഇവിടെ അവന് കടിക്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ ഭാരം അവിടെ തൂക്കാനായാൽ അവൻ ആ മാനിന്റെ കഴുത്തിനെ കടിച്ചു മുറിക്കും. മാനിന് ഒരു അവസരം കിട്ടുകയുമില്ല. എന്നാൽ ചിലപ്പോൾ ആ നായ്ക്ക് അവിടെ ആഫ്രിക്കയിലുള്ളതുപോലെ അവന് ശരിക്കും അതിന്റെ കഴുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കാട്ടുനായ മാനിന്റെ പാർശ്വഭാഗത്തുകൂടി അതിനെ ആക്രമിക്കുന്നു. രണ്ടാം പ്രാവശ്യം അവൻ പാർശ്വഭാഗത്തിലൂടെ അവനെ ചാടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. മാൻ അത്രയും വേഗതയും ശക്തിയേറിയതുമാണെങ്കിൽ അവൻ നായയെ കുടഞ്ഞു കളയുന്നു. മാനുകൾ വേഗമേറിയവയാണ്. അവൻ നോക്കാതിരിക്കുന്ന സമയം നായ് ഒച്ചയുണ്ടാക്കാതെ നീങ്ങുന്നു. അവനെതിരായി കാറ്റ് വീശുമ്പോൾ ആ നായ അടുത്തുണ്ടെന്ന് അവൻ അറിയാനും കഴിയില്ല. പിന്നെ കാട്ടുനായ്ക്കൾ അവനെ ചാടിപ്പിടിച്ചാൽ അവൻ വളരെ ചുറുചുറുക്കുള്ളവനാണെങ്കിൽ അവനെ അതിന് കുടഞ്ഞു കളയാനും കഴിയും. മാത്രമല്ല നായ് പാർശ്വത്തുനിന്നുള്ള ആ പിടുത്തം വിടുമ്പോൾ അവന്റെ വായ് നിറയെ മാനിറച്ചി കിട്ടിക്കഴിഞ്ഞു മരിക്കും. അതല്ലാതെ ചില നേരങ്ങളിൽ അവൻ അതിന്റെ കഴുത്തിന് ചാടിപ്പിടിക്കുമ്പോൾ അവന്റെ കഴുത്തിനും തൊണ്ടയ്ക്കും ഇടയിലെ പ്രധാന രക്തധമനിക്ക് വളരെ അടുത്തു ചെന്നിട്ട് അതിൽ കടിക്കാനായില്ല എന്നും വരാം. മാൻ അതിനെ കുടയുമ്പോൾ മാനിന്റെ കഴുത്തു നിന്നും നല്ല വലിപ്പത്തിലുള്ള ഒരു കഷണം മാംസം അത് വലിച്ചെടുത്തു എന്നും വരാം. അപ്പോൾ രക്തമൊഴുകാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞാൽ ആ രക്തപ്പാടുകൾ മണത്ത് മാനിന്റെ പിന്നാലെ ആ നായ് കടന്നുപോകാൻ തുടങ്ങുന്നു. മാനിന്റെ ജീവൻ ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിന്റെ ജീവൻ ധാരയായ രക്തം അത് ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങുമ്പോൾ മാൻ ക്ഷീണിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ നായോ അതല്ല ചെന്നായോ മാനിന്റെ തൊട്ട് പിന്നാലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ മാനിന് വെള്ളം കണ്ടെത്താനായില്ലെങ്കിൽ ഇപ്പോൾ അതായത് വെള്ളത്തിൽ എന്തോ ചിലതുണ്ട്. മാൻ വെള്ളം കുടിക്കുമ്പോൾ അത് രക്തസ്രാവകത്തെ നിർത്തുന്നു. എന്നാൽ അവനെ തണുപ്പിക്കാനായി അവന് വെള്ളം ലഭിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ആ രക്തം കൂടുതൽ വേഗത്തിൽ ഒഴുകാൻ തുടങ്ങുന്നു. എന്നാൽ അവൻ ഓടുന്നതിനാൽ അവന്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവന് വെള്ളത്തിലേക്ക് ചെല്ലാനായാൽ ആ മാൻ ജീവിക്കും. ഇപ്പോൾ ഇവിടെ ഒരു മഹത്തായ പാഠമുണ്ട്. നോക്കൂ, ദാവീദ് ഇവിടെ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇപ്പോൾ അവന് വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കഴിഞ്ഞു എന്ന് ആ മാൻ അറിയുന്നു. അവന് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അവയ്ക്ക് മുറിവേറ്റ ശേഷം ഞാൻ അവയെ അനേക തവണ പിന്തുടർന്നിട്ടുണ്ട്. അവനൊരു ജലധാര കണ്ടെത്തിയാൽ അവൻ അതിന്റെ കുറുകെ പോയിട്ട് അതിൽ നിന്നും അല്പം കുടിച്ച് കുന്നിന്റെ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് തിരികെ വരുന്നു, കുറുകെ കിടക്കുന്നു, അല്പം അതിൽ നിന്നും കുടിക്കുന്നു, മലയുടെ മുകളിലേക്ക് പോകുന്നു. അവൻ ആ ജലധാരയിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ പിടിക്കാനാകില്ല. എന്നാൽ ഒരു തവണ അവൻ ജലധാര വിട്ടുപോകുകയും മറ്റൊരു കൊച്ചരുവി അവന് കണ്ടെത്താനും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ചെന്ന് അവനെ പിടിക്കാം. ഇപ്പോൾ അത് ആ മാൻ അറിയുന്നു. അതിനാൽ അവനെപ്പോഴും വെള്ളത്തിന്റെ അരികിൽ കഴിയുന്നു. അവിടേക്ക് അവന് ഓടിച്ചെല്ലാനാകും. വെള്ളമില്ലാത്ത ഒരിടത്ത് അവൻ എവിടെയെങ്കിലും പിടിക്കപ്പെട്ടവനായി അതിന്റെ മൂക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നു. അവൻ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഒരു ദാഹമാണ്. ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവേ ഞാൻ നശിച്ചു പോകും. എനിക്ക് നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പോകാനാകില്ല. ഒരു പുരുഷനോ സ്ത്രീക്കോ ആൺകുട്ടിക്കോ അതല്ലെങ്കിൽ പെൺകുട്ടിക്കോ ദൈവത്തെപ്പറ്റി അവ്വിധമുള്ള ഒരു ദാഹമുണ്ടായാൽ അവനെന്തോ ചിലത് കണ്ടുപിടിക്കാൻ പോകുകയാണ്. ണോ എന്നാൽ നാം അതിലേക്ക് വരുമ്പോൾ പകുതി വഴിയെത്തിയതുപോലെ ആകുമ്പോൾ പറയും, അതേ ഞാൻ മുട്ടുകുത്തി കർത്താവ് എന്തു ചെയ്യുമെന്ന് നോക്കും. നോക്കൂ, നിങ്ങൾക്ക് ഇതുവരെ വാസ്തവമായ ദാഹം ഉണ്ടായിട്ടില്ല. മരണത്തിനും ജീവനും ഇടയിൽ എന്ന പോലെ ആയിത്തീർന്നൊരു ദാഹമുണ്ടാകണം. അപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുക. മാനിന് അതുമല്ല, ഇവിടെ അവന് മണം പിടിക്കാനുള്ള ഒരു ഇന്ദ്രിയം കൂടെ ഉള്ളതായി നാം കാണുന്നു. ശത്രു അടുത്തെത്താറാകുമ്പോൾ അതവന്റെ അകത്തൊന്നും ഒരു അലാറം മണി മുഴക്കുന്നു. ഈ ചെറിയ ജന്തുവിന് അവനെ സ്വയം സംരക്ഷിക്കാനായി ഒരു ഇന്ദ്രിയം അവൻ വശത്താക്കിയിരിക്കുന്നു. ശത്രു അടുത്തെത്താറാകുമ്പോൾ ഒരു ചെറിയ എന്തോ ഒന്ന് അവന്റെ മൂക്കിൽ ഇളക്കി അനുഭവിപ്പിക്കുന്ന ഒരു ചെറിയ അലാറം മണി അവനുള്ളിൽ അവന് ലഭിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ കാറ്റ് അവന് കിട്ടിയാൽ നിങ്ങൾ അവിടെ ആയിരിക്കുന്നു എന്ന് അവൻ അറിയാനായിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ചില നേരങ്ങളിൽ അരമൈൽ ദൂരത്തുനിന്നും അവന് നിങ്ങളെ മണത്തറിഞ്ഞിട്ട് അതല്ല ചെന്നായ ആയാലും ഏത് വിധത്തിലെ അപായത്തുനിന്നും അവന് ഓടാൻ കഴിയുന്നു. അവനത് ഇന്ദ്രിയത്തിലൂടെ അറിയാൻ കഴിയുന്നു. എന്തെന്നാൽ അവൻ ആ വിധത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായി അവൻ ഒരു മാനാണ്. അവനുള്ള ഇന്ദ്രിയം, അവനിലുള്ള ആ ഇന്ദ്രിയത്താൽ ജീവിക്കാനാണ് ദൈവം അത് അവന് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു മനുഷ്യനുമായി മാനിനെ താരതമ്യപ്പെടുത്തി ഞാൻ ചിന്തിച്ചു. ശത്രു അവിടെ എത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കുഞ്ഞിന് അവിടെ എന്തോ ചിലതുണ്ട്. അതായത്, നിങ്ങൾ ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചാൽ ശത്രുവിനെ കുറിച്ച് അറിയാനുള്ള എന്തോ ചിലത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു. അവൻ വചനമെടുത്ത് തിരുവചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവനെ അറിയാൻ കഴിയുന്നു. അതുമല്ല, തിരുവചനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും വചനത്തിലേക്ക് കുത്തിത്തിരുകാൻ ശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ തന്നെ അത് മനസ്സിലാക്കുന്നു. അവിടെ എന്തോ നേരില്ലാതെ ഉണ്ടായിട്ട് അവനൊരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമല്ല, അതുമല്ല, ആ ചെറിയ ഇന്ദ്രിയം അവിടെ ഉണ്ടായിട്ട് അത് നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യരുത്. അത് കൃത്യമായും ദൈവത്തിന്റെ വചനമല്ലെങ്കിൽ അവിടെ നിൽക്കരുത്. നിങ്ങൾ കൃത്യമായും ആ വചനത്തോടൊപ്പം തന്നെ നിന്നിരിക്കണം. അതുമല്ല, ഇപ്പോൾ നാം പരിശുദ്ധാത്മാവനാലായിരിക്കുന്നിടത്തോളം കാലം നാം ആ ഇന്ദ്രിയത്താൽ സുരക്ഷിതരായിരിക്കുന്നു. നിങ്ങൾക്ക് പോയി തിരുവചനം വായിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, ഞാൻ മാർക്കോസ് 16 വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ ഇതെല്ലാം അപ്പോസ്തലന്മാരുടെ കാലത്തുള്ളതായിരുന്നു. അത് വളരെ വേഗത്തിൽ ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഇന്ദ്രിയവും നൽകപ്പെട്ടിരിക്കുകയാണ്. അത് അതിനെ അപ്പോൾ തന്നെ വേർതിരിച്ചു കാണിക്കും, അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. കാണുന്നോ, അവർ അതിനെ ഒരു രീതിയിലൂടെ അത് മറ്റൊരു ദിവസത്തിലേക്കുള്ളതാണെന്നും അവ നിങ്ങൾക്ക് ഇന്ന് വാസ്തവമായും ആവശ്യമില്ലെന്നും വിവരിക്കാൻ ശ്രമിക്കും. എന്നാൽ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കൂ, അത് തെറ്റാണെന്നറിയാനും അത് മരണത്തിലേക്കുള്ള വഴിയാണെന്നും അറിയാനുള്ള ഒരു ചെറിയ ബസർ, ഒരു ചെറിയ എന്തോ അവിടെ നിങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. കാരണം യേശു പറഞ്ഞു, നാം ഇതിനോടൊരു വാക്ക് കൂട്ടിയാലോ അഥവാ ഇതിൽ നിന്നും ഒരു വാക്ക് നീക്കിയാലോ ജീവന്റെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ ഭാഗത്തെ നീക്കിക്കളയുന്നതാണ്. നോക്കൂ, ഒരു വാക്യമല്ല, അത് എപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം തന്നെ നാം അതിനെടുത്തിരിക്കണം. അതുമല്ല, അതിനെ നടപ്പിലാക്കാനായി ദൈവം തന്റെ വചനത്തെ കാക്കുകയും അത് ശരിയായി കിട്ടേണ്ടതുണ്ട് എന്ന് നാം അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു സഭ എന്തു പറഞ്ഞാലും കാര്യമില്ല, ആരെന്തു പറഞ്ഞാലും ശരി, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ബൈബിളിന്റെ ഒരു ഭാഗമാകുന്നു. അവനോട് ആ പ്രവാചകൻ യെസക്കിയേലിനോട് ദൈവം പറഞ്ഞു, അവൻ പറഞ്ഞു, ചുരുളിനെടുത്ത് അതിനെ തിന്നുക. അത് കഴിഞ്ഞപ്പോൾ ആ പ്രവാചകനും ആ ചുരുളും അന്യോന്യം ഭാഗമായി മാറി. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിച്ച ആ വിശ്വാസിയും. പരിശുദ്ധാത്മാവ് ബൈബിൾ എഴുതുകയും ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനവുമാകുന്നു. എന്റെ വചനങ്ങൾ ആത്മാവാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. എബ്രായർ 13:8, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നിങ്ങൾ ആ വചനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ, ഓ, അപ്പോൾ എന്തെങ്കിലും ആ വചനത്തിന് വിരുദ്ധമായി കടന്നു വരട്ടെ, അവിടെ ഒരു ചെറിയ ബസർ വളരെ വേഗത്തിൽ മുഴക്കാൻ തുടങ്ങുന്നു. നോക്കൂ, മരണം വഴിയിലാണെന്ന് നിങ്ങളെ അത് മുന്നറിയിക്കുന്നു. നാം അതൊരിക്കലും ചെയ്തുകൂടാ. അതുമാത്രമല്ല, ഈ ദാഹങ്ങൾ സ്വാഭാവികമായതാണ്. അവയെല്ലാം ക്രിസ്ത്യാനിക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ്. അവയെല്ലാം സാധാരണ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ളവയാണ്. വിജയം കൈവരിക്കാനുള്ള ഒരു ദാഹമുണ്ട്. അതിനാൽ ഇന്നുള്ള അനേകർ ഈ ദാഹത്തിനായി എങ്ങനെയാണ് നാം പഠിപ്പിക്കുക? അവർ അവിടെ മുകളിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ഇപ്പോൾ നാം കണ്ടു. നാം അവിടേക്ക് പോയാൽ ജനങ്ങൾ അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനും പിന്നെ അതുകഴിഞ്ഞ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയുള്ളതിലും വിദ്യാഭ്യാസം നൽകാൻ 10,000,000 ഡോളർ ചിലവഴിക്കുന്നു. അവർ അതിനെ ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്ന് വിളിക്കുന്നു. എന്നാൽ എനിക്ക് അതിന് ഇപ്പോൾ എതിരായി യാതൊന്നുമില്ല. ഇപ്പോൾ അതെല്ലാം ശരി തന്നെ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ പഠനവും ലഭിച്ചാലും അപ്പോഴും നിങ്ങളുടെ ശരിയായ വിജയം കൈവരിക്കാനായി എന്ന് കാണാനാകില്ല. അത് ശരിയാണ്. എന്തെന്നാൽ അതിവിടെ താൽക്കാലികമായി നിങ്ങളുടെ കാര്യങ്ങളെ അല്പം എളുപ്പമാക്കി തന്നേക്കാം. അവിടെ എന്നാൽ നിങ്ങൾ മരിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ പിന്നിൽ വിട്ടുകളയുന്നു. മാത്രമല്ല, നമുക്കുള്ള ഈ എല്ലാ സമ്പദ് വ്യവസ്ഥയും ഫിനിക്സിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞിരുന്നു. വീണ്ടും ഞാൻ അതിനെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. അതായത്, ഈ എല്ലാ നൂതന പരിഷ്കാരവും മുഴുവൻ വിദ്യാഭ്യാസ പദ്ധതികളും മുഴുവൻ ശാസ്ത്രീയ പദ്ധതികളും മുഴുവനും ദൈവവചനത്തിനും അവന്റെ ഇഷ്ടത്തിനും വിരുദ്ധമായതാണ്. പരിഷ്കാരം ഉപാധിയില്ലാത്ത വിധം ഇന്നുള്ളതുപോലെ കടന്നു വരാനുള്ള ലോകത്തിൽ മറ്റൊരു പരിഷ്കാരം ഇനി ഉണ്ടാവില്ല. ഇതൊരു വിഘടമാക്കപ്പെട്ട സംസ്കാരമാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ആദ്യ പരിഷ്കാരമുണ്ടായത് അവൻ തന്റെ വചനം പറഞ്ഞപ്പോൾ അതത് തരത്തിലുള്ള വിത്തുകൾ പുറത്തു വന്നതായിരുന്നു. ആ പരിഷ്കാരത്തിൽ ദുഃഖമോ രോഗങ്ങളോ മരണമോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നാം എടുത്തിരിക്കുന്ന ശാസ്ത്രീയ ലോകത്തിന്റെ കാര്യങ്ങളാൽ അതിവിടെ കിട്ടത് അതിനെല്ലാം ഒരുമിച്ച് വെക്കാനായിരുന്നു. അതിനെ മറ്റൊന്നോ വിധത്തിൽ വൈകൃതമാക്കിയതിനാൽ അത് മരണം കൊണ്ടുവന്നു. അണുബോംബ് പോലെ ഇതിന്റെ ഒന്നിന്റെയും ഫോർമുലകൾ എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഈ പറയുന്നത് തെറ്റാകാം. അവർ യുറേനിയം എടുത്ത് ഒരു തന്മാത്രയെ വിഭജിക്കുകയും തന്മാത്രയിൽ നിന്ന് അണുക്കളെ വിഭജിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് ഏകദേശം എല്ലാറ്റിനെയും നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്നു. നാം ചെയ്ത സകലതും നമ്മൾ മരുന്ന് കഴിക്കുന്നു. ഇതിനെ സുഖമാക്കാനായി ഈ ഫോർമുലയിലിട്ട് അതിനെ നമ്മിലേക്കിടുന്നു. നാം ചെയ്യുന്നതെന്താണ്? നാം മറ്റെന്തിനെയോ കീറിക്കളയുകയാണ്. ഇപ്പോൾ നിങ്ങൾ വായിച്ചെന്ന് ഞാൻ ഊഹിക്കുകയാണ്, കഴിഞ്ഞ മാസത്തെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതായത് അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ, അതായത് യുവാക്കളും യുവതികളും അവർക്ക് 20-നും 25 വയസ്സിനിടയിൽ മധ്യവയസ്കരാകുന്നു. അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ചെറിയ പെൺകുട്ടികൾക്ക് ആർത്തവ വിരാമം, അതുമല്ല 20-ഉം 25 വയസ്സിന് മധ്യേ മധ്യവയസ്സിലെത്തുന്നു. നിങ്ങൾ നോക്കൂ, എന്താണ് അങ്ങനെ ചെയ്തത്? അത് നാം കഴിക്കുന്ന സംഗതയിനം ആഹാരവും ചപ്പുചവറുകളുമാണ്. നോക്കൂ, അത് ആ ചപ്പുചവറാണ്, ആ ആഹാരം, പിന്നെ നാം ജീവിക്കുന്ന ജീവിത രീതികളും. ശാസ്ത്രജ്ഞന്മാർ ഇത് നമ്മിലേക്ക് കൊണ്ടുവന്നു. അതുമല്ല, അത് ചെയ്യുന്നതിലൂടെ അവർ നിങ്ങളെ കൊല്ലുകയാണ്. ജീവിതത്തിൽ ഒരു നേരം പോലും മരുന്ന് കഴിച്ചിട്ടില്ലാത്ത ആൺകുട്ടികളെ ഞാൻ ആഫ്രിക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ മാംസം കഴിക്കുമ്പോൾ അതിൽ കൃമി വരെ ഉണ്ടായിരിക്കും. ഒരു കാളയെപ്പോലും കൊന്നുകളയും എന്ന് തോന്നിക്കുന്ന വിധമുള്ള കുളത്തിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നു. മാത്രമല്ല, ഞാൻ 200 വാരം ദൂരെയുള്ള ഒരു ടാർഗറ്റിലേക്ക് ഉന്നം വയ്ക്കുമ്പോൾ എനിക്ക് 75 ശക്തിയുള്ള ഒരു ദൂരദർശിനിയെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. അവിടെ എന്റെ പ്രായം വരുന്ന ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ നഗ്നനേത്രങ്ങളാൽ അതെവിടെയാണ് വെടിയേറ്റത് എന്നവൻ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഈ നൂതനമായ എല്ലാ സംസ്കാരങ്ങളും എന്തു തന്നെ ചെയ്താലും എനിക്ക് അവന്റെ വയറും അവന്റെ കണ്ണുകളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ നല്ല ഒരു മനുഷ്യനായിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അതെ, നിങ്ങൾ നോക്കൂ. എന്നാൽ അവിടെയാണ് നിങ്ങൾ, അതാണ് ശാസ്ത്രവും വിദ്യാഭ്യാസവും പരിഷ്കാരവും ചെയ്തത്. നാം അതിനാൽ നശിച്ചിരിക്കുന്നു. നാം സ്വയം നമ്മെ നശിപ്പിച്ചു. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങി ഇന്നും തുടരുന്നു. എന്നാൽ വിജയത്തിനായി ദാഹിക്കുക, അതിനുശേഷം കൂട്ടാളിത്തത്തിനായുള്ള ദാഹം. നാം പോകുന്നു, നമുക്ക് കൂട്ടാളിത്തം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരായ പുരുഷനെയും ചെറുപ്പക്കാരി സ്ത്രീയെയും പോലെ. ഇപ്പോൾ അത് അനാവശ്യമായ അഥവാ അതല്ല ഞാൻ അർത്ഥമാക്കിയത്. ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും തമ്മിൽ സ്നേഹിക്കുക എന്നത് ഒരു അസ്വാഭാവികമായ കാര്യമല്ല. അത് സ്നേഹത്തിനായുള്ള ഒരു ദാഹമാണ്. അത് അവരുടെ പ്രായമാണ്. അവർ തമ്മിൽ സ്നേഹിക്കുന്നു. അതുമല്ല, അത് അസ്വാഭാവികമായ കാര്യവുമല്ല. അവർ അത് ചെയ്യുക എന്നത് അതൊരു സ്വാഭാവികമായ കാര്യമാണ്. നാം ജീവിക്കുന്ന പ്രാകൃതമായ ശരീരത്തിൽ നാം ദാഹിക്കുന്നതായ അനേക കാര്യങ്ങളെ നാം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. അത് നമ്മിൽ എന്തോ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. നാം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നാം അത് വളരെ അനിവാര്യമാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. നാം അത് ചെയ്തിരിക്കണം എന്നുള്ളതും വളരെ അനിവാര്യമായ കാര്യം തന്നെ. സൗന്ദര്യത്തിനായി ദാഹിക്കുന്ന അനേക സ്ത്രീകളെ നാം ഈ ദിവസങ്ങളിൽ കാണുന്നു. ഇപ്പോൾ അവിടെ അത് ഒരു സ്ത്രീയല്ല, അഴകുള്ളവളായിരിക്കണമെന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമായ കാര്യമാണ്. അത് ദൈവത്താൽ കൊടുക്കപ്പെട്ട ഒരു ജന്മവാസനയാണ്. മാത്രമല്ല അവളുടെ സൗന്ദര്യം അവളുടെ ജീവിത പങ്കാളിക്കായിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീകൾ അപ്രകാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നതായി കാണുന്നു. അതെന്തുകൊണ്ടാണ്? അതെന്താണെന്നാൽ അത് ദൈവം അവൾക്ക് നൽകിയിരിക്കുന്നതിനാലാണ്. അതുമല്ല, ഒരു സ്ത്രീ സൗന്ദര്യമുള്ളവളായിരിക്കുന്നത് കുറ്റമല്ല, അവർ അങ്ങനെ ആയിരിക്കണം. സൃഷ്ടികളിൽ ആണിനേക്കാൾ സൗന്ദര്യമുള്ള ഏക പെൺവർഗം അവരാണെന്ന് അത് നിങ്ങൾക്കറിയാമോ? അത് മനുഷ്യവർഗത്തിലാണ്. മറ്റെല്ലാ മൃഗങ്ങളും പശുവിനെയും കാളയും എടുത്തു നോക്കൂ, പെൺമാനിനെയും ആൺമാനിനെയും തമ്മിൽ നോക്കൂ, ഇടക്കോഴിയും പൂവൻകോഴിയും ആ അമ്മ പക്ഷിയും അപ്പൻ പക്ഷിയും സദാസമയവും ആണ് വലുതും ഭംഗിയേറിയതുമെന്നും നിങ്ങൾക്ക് കാണാനാകുന്നു. എന്നാൽ മനുഷ്യകുലത്തിൽ അവിടെ ഒരു വൈകൃതപ്പെടുത്തൽ കടന്നു വന്നതായി കാണിക്കുന്നു. അത് നേരെ തിരിച്ചാണ്. മാത്രമല്ല, സ്ത്രീകളാണ് അഴകുള്ളവർ, പിന്നെയും അവർ അഴകനായി ദാഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം തെരുവിൽ കാണുന്ന ഭയങ്കരമായ ജന്തുക്കളെ പോലെ അല്ല. അല്ല, ആ വിധത്തിലുള്ള അഴകല്ല. അല്ല, അത് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. അതെ സർ, അത് വാസ്തവമായ ദാഹത്തെ തലകീഴാക്കുന്ന വൈകൃതമാണ്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥ ദാഹമെന്നത് ഉണ്ടായിരിക്കേണ്ടത് യോഗ്യമാ വണ്ണം വസ്ത്രം ധരിച്ചും ക്രിസ്തുവിന്റെ ആത്മാവ് പോലുള്ള ആത്മാവും ഉണ്ടായിരിക്കണം. 1 തിമോത്തിയോസ് 2:9. ഇപ്പോൾ സ്ത്രീക്കുള്ള ദാഹം എന്നാൽ അത്തരത്തിലുള്ളവ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ സൗന്ദര്യവതിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രീതിയാണ് നിങ്ങളെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത്. നോക്കൂ, ക്രിസ്തുവിനെ പോലുള്ള ആത്മാവും യോഗ്യമാ വണ്ണമുള്ള വസ്ത്രം ധരിച്ചും. ഓ എന്റെ, ഈ ജനങ്ങളിൽ ചിലർ തെരുവിലായിരിക്കുന്നു. നിങ്ങൾക്കൊരു പുരുഷനെന്നോ സ്ത്രീയെന്നോ പറയാൻ കഴിയില്ല. അതൊരു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാഴ്ചയ്ക്ക് ഏറ്റവും ഭയാനകമായ കാഴ്ചയായിരിക്കുന്നു. അങ്ങനെ ആയിക്കൂടായിരുന്നു. അത് ഞാൻ മനുഷ്യരിൽ അങ്ങനെയുള്ള ഒന്നിനെ ഇതുവരെയും കണ്ടിട്ടില്ല. അത് മനുഷ്യന്റെയും അപ്പുറത്താണ്. കണ്ണുകളിൽ ഇങ്ങനെ മുകളിലേക്ക് ചായം തേച്ചിരിക്കുന്നു. കാഴ്ചയ്ക്ക് വൃത്തിഹീനമായ പല്ലിയുടെ കണ്ണുകൾ പോലെ, നിങ്ങൾക്കറിയാമല്ലോ. അതുമല്ല, അസാധാരണമായി കാണപ്പെടുന്ന വസ്ത്രങ്ങളും അതുമല്ല. എന്താണ് അത്? അങ്ങനെ പോലുമല്ല. മുഴുവൻ ക്രമമല്ലാതായിട്ട് അവർ കാഴ്ചയ്ക്ക് മനുഷ്യരാണെന്ന് പോലും തോന്നുന്നില്ലായിരുന്നു. അവിടെയുണ്ടായിരുന്ന ചില ആൺകുട്ടികൾ അവരുടെ മുടി നീളത്തിൽ വളർത്തി ചെയ്യിട്ടിരിക്കുന്നു. അവരുടെ സഹോദരികൾ ഇവിടെ മുൻഭാഗത്തായി അണിയുന്ന ചുരുളുകൾ അണിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇത് ഒരു തികഞ്ഞ വൈകൃതം തന്നെ. അത് ശരിയാണ്. ഇത് പിശാചാണ്. സാത്താൻ വൈകൃതം കാട്ടുന്നവനാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം സകലതും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് മനോഹരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാത്താൻ കടന്നുവന്ന് അതിനെ വൈകൃതമാക്കി. സാത്താന് ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. ഏക സൃഷ്ടാവേ ഉള്ളൂ, അത് ദൈവമാണ്. എന്നാൽ സാത്താൻ മൂല സൃഷ്ടിയെ വൈകൃതമാക്കി. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദാഹമെന്ന മൂല സൃഷ്ടിയെ വൈകൃതപ്പെടുത്താനായി അവൻ അകത്തു വന്നു. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്ത്രീ അഴകുള്ളവളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവളിൽ ഒരു സ്ത്രൈണ സ്വഭാവം നൽകുന്ന എന്തോ ഒന്ന് അവളിൽ ഉണ്ടായിരിക്കുകയും അവൾ ആ വിധത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നവർ തെരുവിലായിരിക്കുന്ന വിധത്തിൽ പുരുഷന്മാരെ പോലെ മുടി കത്തിരിക്കുന്നു, പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പിന്നെ പുരുഷന്മാർ നേരെ തിരിച്ച് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ധരിക്കുകയും സ്ത്രീകളെ പോലെ മുടി കത്തിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇതൊരു വൈകൃതമാക്കലാണ്. ആ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ആഹാരം വൈകൃതമാക്കി, നിങ്ങളുടെ ജീവിതം വൈകൃതമാക്കി, നിങ്ങളുടെ ദാഹം വൈകൃതമാക്കി, നിങ്ങളുടെ ആശകളെ വൈകൃതപ്പെടുത്തി. ഇത് വൈകൃതപ്പെടുത്തലിന്റെ ഒരു ദിവസമാണ്. സാത്താന്റെ ഏദനെ കുറിച്ച് വളരെ നാളുകളായില്ല ഞാൻ ഇവിടെ സംസാരിച്ചിരുന്നു. ഒരു തികഞ്ഞ ഏദനെ സൃഷ്ടിക്കാനായി ദൈവം 6000 വർഷങ്ങൾ എടുത്തു. സാത്താൻ കടന്നുവന്ന് ആ വിധത്തിലുള്ള വിത്തുകളെ വിതച്ച് അവയെ വൈകൃതമാക്കി. ഇപ്പോൾ അവന് 6000 വർഷങ്ങൾ കിട്ടിയിട്ട് അവന് അവന്റേതായ ശാസ്ത്രീയ ഏദനെ കിട്ടിയിരിക്കുന്നു. ശരിക്കും ഏദന്റെ വൈകൃത രൂപവുമായി അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് സങ്കര പ്രജനനം ചെയ്യുന്ന കാലമാണ്. അങ്ങനെ സങ്കര പ്രജനനം ചെയ്യപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ അവർക്കിന്ന് സഭകളിലും കിട്ടിയിരിക്കുന്നു. അത് ശരിയാണ്. അവർ ഇവിടേക്ക് കടന്നുകൂടി, അവർ ആലയത്തിലേക്ക് മാത്രം പോകുന്നു. അത് ആലയത്തിന് പകരം ഇന്നൊരു ലോഡ്ജായി തീർന്നിരിക്കുന്നു. ഒരു ആലയമെന്നാൽ ജനങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരിടമാണ്. ഇന്നതൊരു ലോഡ്ജായിരിക്കുന്നു. നാം അവിടെ ഒരല്പസമയത്തേക്ക് പോയി കൈപിടിച്ചു കുലുക്കുക, പരസ്പര സൗഹൃദം കാട്ടുക, കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്ക് ചെന്ന് അല്പം കട്ടൻ കാപ്പി കുടിക്കുക, പിന്നെ അടുത്തയാഴ്ച വരുന്നതുവരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ മതപരമായ കൃത്യനിർവഹണം ചെയ്തു. ഇപ്പോൾ ഇതൊരു വൈകൃതപ്പെട്ട കാലമാണ്. ദാഹിക്കാനായി ദൈവം നിങ്ങളിലിട്ടിരിക്കുന്ന ദാഹത്തെ സാത്താൻ ഈ ദാഹങ്ങളെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ അവയെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകൃതമാക്കൽ, അത് നിങ്ങൾക്ക് ശരിയായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളായ നിങ്ങൾ അഴകുള്ളവർ ആകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ 1 തിമോത്തിയോസിന്റെ 2:9 എടുക്കുക. അത് ഇതാണ്: യോഗ്യമാവണ്ണം വസ്ത്രം ധരിച്ചും അങ്ങനെയുള്ളതും മറ്റുമായി ക്രിസ്തുവിന്റെ ആത്മാവ് പോലുള്ള ആത്മാവും ഉണ്ടായിരിക്കണം. വിനയത്തോടെ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയും മുതലായവയും മറ്റുമാണ്. നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ അത്തരത്തിലാണ് നിങ്ങൾ അലങ്കരിക്കേണ്ടത്. പാപത്തിന്റെ ആസക്തിയാൽ പ്രാണനിലും ശരീരത്തിലും ദൈവം തന്ന വാസ്തവമായ ദാഹത്തെ, ദൈവത്തിന്റെ വാസ്തവമായ സ്വഭാവത്തെ അവൻ വൈകൃതമാക്കുന്നു. പാപം ഒരു വൈകൃതപ്പെടുത്തൽ. ഇന്നൊരു വ്യക്തി, അവർ ആ വൈകൃതപ്പെടുത്തത്തെ എടുത്തിരിക്കുന്നു എന്ന് നാം കാണുന്നു. ദൈവത്തിനായി ദാഹിക്കുക, അഴകനായിട്ടുള്ള ദാഹവും മറ്റുള്ള ഈ ദാഹമെല്ലാം വെള്ളത്തിനു പകരം അവർ അതിനെ തൃപ്തിപ്പെടുത്താനായി അതിനെ മദ്യപാനമാക്കി തിരിച്ചു. സന്തോഷത്തിനായുള്ള ദാഹം, എല്ലാവരും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. സൗഹൃദത്തിന് വേണ്ടിയുള്ള ദാഹം, ഈ വിധത്തിലുള്ള എല്ലാ മഹത്തായ ദാഹങ്ങളും ദൈവം നമ്മിലിട്ടിരിക്കുന്നു. അതായത്, നാം അവനായി ദാഹിച്ചിരിക്കണം, അവനായി ദാഹിക്കണം എന്ന വിധത്തിലാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നാം ശരിയായ ദാഹത്തിന് പകരം വൈകൃതമാക്കപ്പെട്ട മറ്റൊരു വിധത്തിലെ ദാഹത്താൽ അതിനെ മറ്റൊരു വിധത്തിലുള്ള ദാഹത്താൽ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് എപ്രകാരം സ്വാഭാവികമായിരിക്കുന്നു എന്ന് കാണുന്നു. നോക്കൂ, അതെത്രമാത്രം ആത്മീയമായിരിക്കുന്നു. നാം സഭയിൽ ചേർന്നിരിക്കുന്നിടത്തോളം എന്നാണ് അത്രയും മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ് നാം ചിന്തിക്കുന്നത്. അതിനെ ശരിയാക്കുന്നു. അതെ, അത് തികച്ചും തെറ്റാണ്. അല്ല, അവനായി നിങ്ങൾ ദാഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. കാണുന്നു, കാണുന്നു. ഇപ്പോൾ ആ മാൻ നീർത്തോടിനായി വീർപ്പ് മുട്ടുമ്പോൾ മറ്റൊരാൾ കടന്നു വന്ന് മറ്റൊരു കൂട്ടുകാരനായ മാൻ കടന്നു വന്നിങ്ങനെ പറയും, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നിന്നോട് പറയാം. ഇവിടെ അടുത്തായി ഒരു ചെളിക്കുഴി ഉള്ളതായി എനിക്കറിയാം. അതെ, ആ മാനിന് അതിന്റെ ആവശ്യമില്ല. അത് അവന് യാതൊരു ഗുണവും ചെയ്യുകയില്ല. ദൈവം അകത്തേക്ക് വരുന്നതുവരെ ആ മനുഷ്യ ജീവിയിലുള്ള ദാഹത്തെ തൃപ്തിപ്പെടുത്താനായി അവിടെ യാതൊന്നുമില്ല. അവനത് തികച്ചും ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ മരിക്കും. ലോകത്തിന്റെ കാര്യങ്ങളാൽ അവനിലുള്ള ആ വിശുദ്ധദാഹത്തെ തൃപ്തിപ്പെടുത്താനോ ശാന്തമാക്കാനോ ഒരു വ്യക്തിക്കും യാതൊരു അവകാശവുമില്ല. ഇല്ല സർ, അതങ്ങനെ ചെയ്യുന്നത് ദൈവീകമല്ല. നിങ്ങൾ ദൈവത്തിനായി ദാഹിക്കുന്നു എങ്കിൽ പ്രാസംഗികനുമായി നിങ്ങളുടെ കൈപിടിച്ചു കുലുക്കിക്കൊണ്ട് നിങ്ങളുടെ പേർ പുസ്തകത്തിൽ എഴുതരുത്. ദൈവത്തിനായി നിങ്ങൾ ദാഹിക്കുന്നു എങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്താനായി ഏക കാര്യമേ ഉള്ളൂ, അതിനായി ദൈവത്തെ സന്ധിക്കുക എന്നതാണ്. അത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾ ദൈവത്തിനായി ദാഹിക്കുന്നെങ്കിൽ അവനെ നിങ്ങൾക്ക് സന്ധിക്കാൻ കഴിയൂ. ആ സമയം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിച്ചില്ല എങ്കിൽ അപ്പോൾ അവിടെ ഒരു വലിയ അപകടവുമുണ്ട്. നിങ്ങൾ ദൈവത്തിനായി ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയത് അത് ദൈവമാണ് എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കണം. നോക്കൂ, നിങ്ങളുടെ ദാഹത്തിന് തൃപ്തി വന്നു എന്ന് തീർച്ചയാക്കിയിരിക്കണം. എന്നാൽ സാത്താന് നിങ്ങളെ ഈ സ്വാഭാവികമായ അഭിലാഷങ്ങളിൽ നിന്നും വൈകൃതമാക്കാൻ കഴിയുമെങ്കിൽ അവൻ അതും ചെയ്യും. അവൻ നിങ്ങളെ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. ഒരു മനുഷ്യൻ പുറത്തു പോകുന്നു, ഒരു മനുഷ്യനെ മദ്യപിക്കാൻ ഇടവരുത്തുന്നത് എന്താണ്? അതെന്തെന്നാൽ അവൻ ദുഃഖിതനും അസ്വസ്ഥനുമാകുന്നു. അവനിൽ എന്തോ ചില കുറവുള്ളതായി കാണുന്നു. വളരെ നാളുകളായില്ല, ഞാൻ മായയുടെ അടുക്കൽ ഞാനവിടെ ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് പോയത്. അപ്പോൾ ഈ മദ്യപാനത്തെ കുറിച്ച് അവിടെ സംസാരിക്കുമ്പോൾ എന്റെ അപ്പൻ ഒരു മദ്യപാനിയായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ചോദിച്ചു, അദ്ദേഹത്തെ മദ്യപാനിയാക്കിയത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, അതിന്റെ കാരണം അയാളെ തൃപ്തിപ്പെടുത്താത്ത എന്തോ ചിലത് അവിടെ ഉണ്ടായിരുന്നിട്ട് മദ്യപിച്ചാൽ അത് തന്റെ മനസ്സിൽ നിന്നും എറിഞ്ഞു കളയാൻ കഴിയും എന്ന് ചിന്തിച്ചിരിക്കാം. അപ്പോൾ തന്നെ എനിക്കത് പിടികിട്ടി. നോക്കൂ, ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താനാകുന്ന ഏക കാര്യം അത് വാസ്തവമായ ദൈവത്തിനായിരുന്നു. ദൈവത്തെ സ്വീകരിക്കുക എന്നതിലൂടെ ആ മനുഷ്യന്റെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ സ്വയം ദൈവത്തിന് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സാത്താൻ ഈ കാര്യങ്ങളെ എടുത്ത് അവയെ വൈകൃതപ്പെടുത്തുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, ആ ദാഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സ്ഥാനത്ത് കൊടുത്തില്ലെങ്കിലും അതിനെ ശമിപ്പിക്കാനായി ആ ദാഹത്തെ നിർത്താനായി ദൈവത്താൽ നൽകപ്പെട്ട കാര്യങ്ങളെ എടുക്കുന്നില്ലെങ്കിലും സാത്താൻ നിങ്ങളെ ഈ ലോകത്തിലെ ഓടവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴിയിലേക്ക് നയിച്ചുകൊണ്ട് പോകും. നിങ്ങൾക്കത് എവിടെയെങ്കിലും തികച്ചും ലഭിച്ചിരിക്കണം. നിങ്ങൾക്ക് ഭക്ഷണം കണ്ടെത്താനും കഴിഞ്ഞില്ലെങ്കിൽ, കഴിയുമെങ്കിൽ നിങ്ങൾ കുപ്പത്തൊട്ടിയിൽ നിന്നും ഭക്ഷിക്കും. കാണുന്നു, അതുമല്ല, നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ഏതുവിധമുള്ള ഒരു കുളത്തു നിന്നായാലും കുടിക്കും. എന്തെന്നാൽ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് ഒരു കാരണവുമില്ല. നിങ്ങൾ ദൈവത്തിനായി ദാഹിക്കുമ്പോൾ എന്തെന്നാൽ ദൈവം ചരിത്രപരമായ എന്തെങ്കിലുമല്ല, ഒരു ജീവിക്കുന്ന ദൈവമാകുന്നു. ജീവനുള്ള ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ജീവജലം തരാൻ കഴിയുന്ന ചിലത്, തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന്, അവിടെ മറ്റൊരു സ്വഭാവം, സ്വാഭാവികമായ, വെറും സ്വാഭാവികമായ പ്രാണന്റെ ഒരു ദാഹം കൂടെയുണ്ട്. നിങ്ങളിങ്ങനെ ചോദിച്ചേക്കാം, ബ്രദർ ബ്രൺഹാം, പ്രാണൻ ദാഹിക്കുന്നു, അതും സ്വാഭാവികമാണോ? അതെ, പ്രാണന് ദാഹിക്കുക എന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതാണ് നിങ്ങൾ അവനായി ദാഹിച്ചിരിക്കണം. എന്തെന്നാൽ ദൈവം അങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ അവനായി ദാഹിച്ചിരിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദൈവം നിങ്ങളെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവന് നിങ്ങളെ അങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നാൽ അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ദാഹിച്ചിരിക്കണം. അവൻ അങ്ങനെയല്ല നിങ്ങളെ സൃഷ്ടിച്ചിരുന്നതോ എങ്കിൽ അവിടെ ന്യായവിസ്താരത്തിൽ ഒരു ഒഴിവ് കഴിവ് ഉണ്ടാകുമായിരുന്നു. പറയാം, ഞാൻ ദൈവത്തിനായി ഒരിക്കലും ദാഹിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് ഒരു ഒഴിവ് കഴിവുമില്ല. നിങ്ങൾ ഏത് വിധമെങ്കിലും അത് ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കണ്ടെത്തി, നിങ്ങൾ നിങ്ങളുടെ കാർ കണ്ടെത്തി, നിങ്ങൾ അതിന് മറ്റെന്തെങ്കിലും ഉണ്ടാക്കിയെന്നും വരാം. അതിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ആലയത്തിലേക്ക് പോയി. ആലയത്തിൽ പോകുന്നതിന് ഞാൻ ഒരു വിധത്തിലും എതിരല്ല. എന്നാൽ അതല്ല ആ തൃപ്തിപ്പെടൽ, അത് ജീവനുള്ള ദൈവത്തെ കണ്ടുപിടിക്കുക എന്നതാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാണനിലേക്ക് അത് നിങ്ങളുടെ അതിയായ വാഞ്ചയെയും ദാഹത്തെയും തൃപ്തിപ്പെടുത്തുന്നു. ഇപ്പോൾ അതിനായി അവന്റെ കൂട്ടായ്മയ്ക്കായി അവനായി നിങ്ങൾ ദാഹിച്ചിരിക്കണം. അങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂട്ടായ്മ ചെയ്യാനുള്ള ഒരു കലർപ്പില്ലാത്ത ദാഹമുണ്ട്. ഇപ്പോൾ നാം അന്യോന്യം സന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം അത് ചെയ്യുന്നു. ഒരാൾ മറ്റേയാളുമായി കൂട്ടായ്മ ആചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനാലാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നാം എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? എന്തെന്നാൽ എന്തോ ഒന്ന് നമ്മിലുണ്ടായിട്ട് നാം അന്യോന്യം കൂടി വരണം എന്നാഗ്രഹിക്കുന്നു. അത് വെറും സ്വാഭാവികമാണ്. ഇപ്പോൾ നാം ഇവിടെ കൂടിയതിനൊരു പൊതുവായ കാരണമുണ്ട്. അതെന്തെന്നാൽ നാം എല്ലാവരും ദൈവത്തിനായി ദാഹിക്കുന്നു എന്നതാണ്. കാണുന്നോ? അത് കഴിഞ്ഞാൽ നാം ഇവിടെ സ്ഥിരമായി കൂടി വരും. കൂട്ടായ്മ ആചരിക്കുന്നതിന് പൊതുവായ കാരണമുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ ആലയത്തിൽ ഒരുപക്ഷെ വളരെയേറെ വ്യത്യസ്ത വിഭാഗീയ സഭാ സമ്പ്രദായ പ്രകാരമുള്ള കാഴ്ചപ്പാടും മറ്റും ഉണ്ടായെന്നിരിക്കാം. എന്നാൽ അത് ആ ദാഹത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പൊതുവായ താല്പര്യത്തിൽ, ഏക താല്പര്യത്തിൽ കൂടി വരാൻ കഴിയും. നമുക്കെല്ലാവർക്കും ദാഹിക്കുന്നു. ചിലർ തളിക്കുന്നതിൽ വിശ്വസിക്കുന്നുണ്ടാകാം. മറ്റൊരാൾ മുഴു ജലസ്നാനത്തിൽ, മറ്റൊന്ന് ഒഴിക്കുന്നതിലും അന്യഥ അങ്ങനെയുള്ളതിലും. എന്നാൽ ദൈവത്തെ ദാഹിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നാം ഒരു പൊതുവായ താല്പര്യത്തിൽ വരുന്നു. നാം അങ്ങനെ ചെയ്യാനായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അവനുമായി കൂട്ടായ്മ ആചരിക്കണം, അവനായി ദാഹിക്കണം. എനിക്ക് യാതൊന്നും അറിയില്ല. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാനൊരു വളരെ ദരിദ്ര കുടുംബത്തിൽ വളർത്തപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൂട്ടുകാരുമായി അനേക തവണ പുറത്തു പോകാറുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മാന്യമായ സ്ഥലത്തേക്ക് പോകുവാനുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ എനിക്കറിയില്ല, ഞാൻ ഇഷ്ടപ്പെട്ട ജനങ്ങളെ കുറിച്ച് എന്തോ ചിലതുണ്ടായിരുന്നു. ഞാൻ അവരോടൊപ്പം കൂടാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നവർ വിളിച്ചിരുന്നു. ഏറെക്കുറെ ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് എന്നിലെ എന്തോ ചിലത് കണ്ടുമുട്ടിയപ്പോൾ അതിനായി ഞാൻ ദാഹിച്ചിരുന്നു. ഒരു കൂട്ടുകാരനായി ആരെങ്കിലും കിട്ടിയെങ്കിൽ എന്നായി ആരെങ്കിലും ഒരാൾ ഞാൻ ദാഹിക്കുമായിരുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ അവരുമായി സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ. അതുകഴിഞ്ഞ് ആ സത്യവും വാസ്തവുമായ തൃപ്തി ഉണ്ടായത് ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടതിനു ശേഷമാണ്. ആ സത്യവും വാസ്തവുമായ തൃപ്തിപ്പെടുത്തുന്നവൻ അതെല്ലാം മുഴുവനുമായി ദൂരത്താക്കി ആ മുഴുവൻ ദാഹത്തെ ശമിപ്പിക്കുകയും നിങ്ങൾക്ക് എന്തോ നൽകുകയും ചെയ്യുന്നു. അതതിന്റെ സ്ഥാനത്തെ മറ്റൊന്നിനും എടുക്കാൻ കഴിയുന്നതല്ല എന്നും കാണുന്നു. ആ പ്രാണന്റെ ദാഹത്തെ, ഇപ്പോൾ ഈ പ്രാണന്റെ തൃപ്തിപ്പെടുത്തലിനെ എങ്ങനെ സാത്താൻ വൈകൃതമാക്കാൻ ശ്രമിക്കുന്നു. അതിനെ തൃപ്തിപ്പെടുത്താനുള്ള സകലതും തരാൻ അവൻ ശ്രമിക്കുന്നു. അതുമല്ല, ഈ വക്രതയുള്ള ദിവസങ്ങളിൽ അവൻ അത്രയേറെ വാഞ്ചിക്കുന്നവനായിരിക്കുന്നു. ഇതൊരു വക്രതയുള്ള ലോകമാണ്. ഇതൊരു വക്രതയുള്ള തലമുറയാണ്. ഇതൊരു വക്രതയുള്ള ജനതയാണ്. സകലതും വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ക്രമേണ നീങ്ങിക്കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള, മനുഷ്യർ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വഞ്ചിക്കപ്പെട്ടതും ഏറ്റവും വൈകൃതമാക്കപ്പെട്ടതുമായ കാലമായി മാറും. അതെപ്പോഴെങ്കിലും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വഞ്ചന നിറഞ്ഞതാകും. ഇപ്പോൾ നിങ്ങളിങ്ങനെ രാജ്യങ്ങൾക്ക് എത്ര വഞ്ചനാപരമായതാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. അമേരിക്കക്കാരായ നമ്മുടെ സ്വന്തം സഹോദരന്മാരിൽ പോലും, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് കാട്ടിൽ പോയപ്പോൾ ഒരു സിഗരറ്റിന്റെ കവർ മരങ്ങളുടെ ഇടയിൽ കിടക്കുന്നത് കണ്ടു. ആ കവറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ അരിപ്പ. ഞാൻ ഒരല്പദൂരം മരങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയ ശേഷം ഞാൻ തിരികെ വന്നു. മനസ്സ് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരുന്നു, ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ അരിപ്പയും ഒരു പുകവലിക്കാരന്റെ രുചിയും. അതെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലോക വ്യാപാര മേളയിൽ പോയിരുന്നു. അവിടെ യൂൾ ബ്രിന്നറും മറ്റുള്ളവരും ഉണ്ടായിട്ട് അവർ സിഗരറ്റുകൾ ഉപയോഗിച്ച് ഒരു പ്രകടനം നടത്തിയത് ഞാൻ ഓർക്കുന്നു. എങ്ങനെയാണ് അവർ ആ പുകയെടുത്ത് മാർബിളിൽ വെച്ചതെന്നും മറ്റും. മാത്രമല്ല, ഒരു ക്യൂട്ടിപ്പിൽ അവിടെ നിന്നും നിക്കോട്ടിൻ ചുരണ്ടിയെടുത്തുകൊണ്ട് ഒരു എലിയുടെ പിൻഭാഗത്ത് പുരട്ടി 7 ദിവസം കൊണ്ട് അതിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം അത്രയേറെ ക്യാൻസർ ബാധിച്ചു. നോക്കൂ, ഒരു സിഗരറ്റിൽ നിന്നും. അത് കഴിഞ്ഞ് അതൊരു മനുഷ്യന്റെ ശ്വാസകോശത്തിൽ കടക്കുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് കാണിച്ചു. അവരിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ അകത്തേക്ക് എടുക്കാറില്ല, ഞാൻ എന്റെ വായ്ക്കുള്ളിൽ മാത്രമേ പുക പിടിക്കൂ. അത് എങ്ങനെയാണ് തുപ്പലുമായി ചേരുന്നതെന്നും അതേ വിധത്തിൽ തന്നെ നേരെ താഴേക്ക് തൊണ്ടയിലേക്ക് പോകുന്നതെന്നും കാണിച്ചു തന്നു. നോക്കൂ, പിന്നീട് ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഫിൽറ്ററിനെ കുറിച്ച് വളരെയധികം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെങ്കിൽ നോക്കൂ, അതൊരു ദാഹമാണ്. ഒരു സിഗരറ്റ് വലിക്കാനുള്ള താല്പര്യം ഒരു സാധാരണ സിഗരറ്റിന് ആ സമയത്തുള്ള ദാഹത്തെ ശമിപ്പാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ നിങ്ങൾ ഒരു ഫിൽറ്ററാണ് എടുക്കുന്നതെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്താൻ 4 സിഗരറ്റുകൾ വേണ്ടി വരുന്നു. പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പുകയുടെ 1/4 മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെയും പറഞ്ഞു, ഒരു പുക വലിക്കുന്നവന്റെ രുചിയോ? നോക്കൂ, പുകയിലക്കറ കൂടാതെ നിങ്ങൾക്ക് പുക കിട്ടുകയില്ല. നിങ്ങൾ പുകയിലക്കറ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ബാധിക്കുന്നു. അതിനാൽ അവിടെയാണ് നിങ്ങൾ നോക്കൂ, അതൊരു തട്ടിപ്പാണ്. ഈ രാജ്യത്തുള്ള ഒരു പുകയില കമ്പനിയെ പറ്റി ഞാൻ ചിന്തിക്കാനിടയായി. മാത്രമല്ല അത് ഈ രാജ്യത്തിലാണുള്ളത്. പിന്നെ അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അമേരിക്കക്കാരായ ജനങ്ങളെ അവരെ ഉപാധിയില്ലാത്ത വിധം വഞ്ചിക്കുന്ന ഒന്നാണ്. ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ അരിപ്പയോ? ഇത് അധികം സിഗരറ്റ് വിൽക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിനുശേഷം ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ അരിപ്പ? ഞാൻ വിചാരിച്ചു അതൊരു നല്ല ആശയമാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യന് ഒരു ഫിൽറ്റർ ഉണ്ട്. അത് ഈ ബൈബിളാണ്. ഒരു ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ. അവരെല്ലാം ഈ ഫിൽറ്റർ എടുക്കുന്നു. അത് ഒരു നീതിമാനായ മനുഷ്യന്റെ രുചിയെ ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ ഈ ബൈബിളിന്റെ താളുകളിലൂടെ നിങ്ങൾക്ക് പാപത്തെ വലിച്ചെടുക്കാൻ കഴിയില്ല. ഇല്ല, അത് അതിനെ നിർത്തും. അതിനെ അരിച്ചു പുറത്താക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പള്ളിയിൽ പോകാനും എന്തു വേണമെങ്കിലും എടുക്കാനും കഴിയും. എന്നാൽ നിങ്ങൾ ഈ ബൈബിളിലൂടെ കടന്നു വരാനും പാപമുണ്ടായിരിക്കാനും കഴിയില്ല. അത് ചെയ്യുകയില്ല. അത് സകല പാപത്തെയും അരിച്ചു പുറത്താക്കും. അതൊരു വിശുദ്ധ മനുഷ്യന്റെ രുചിയെ നൽകും. എന്തെന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തെ പോലെ ദൈവത്തിനൊരു മകനോ അഥവാ ഒരു മകളോ ആയിരുന്നു അവനൊരു വിശുദ്ധനാകാൻ ആഗ്രഹിച്ചാണ് അത് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ അവൻ ശരിയായ വിധത്തിലുള്ള ഫിൽറ്റർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബൈബിളിന്റെ ഈ വശത്തു തന്നെ അവൻ എല്ലാ പാപത്തെയും നിർത്തുന്നു. മാത്രമല്ല, അവന് ബൈബിളിലൂടെ ബൈബിളിനെ എഴുതിയ പരിശുദ്ധാത്മാവിനെ മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. ചിന്തിക്കുന്ന മനുഷ്യന്റെ ഈ ഫിൽറ്റർ ഉണ്ടായിരിക്കണം. അതാണ് ഒരു വിശുദ്ധ മനുഷ്യന്റെ രുചി. ഇപ്പോൾ അത് ഇന്ന് എത്രമാത്രം വഞ്ചനാപരമായതാണ് എന്ന് നാം കണ്ടു. മത്തായി 24:24 യേശു പറഞ്ഞു, അവസാന ദിവസങ്ങളിൽ, അതായത് ഈ രണ്ടാത്മാക്കളും ഏകദേശം ഒരുപോലെ കാണപ്പെട്ടിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും വഞ്ചിക്കും. എത്ര അടുത്താണ്! എങ്ങനെ ഇന്ന് നമുക്ക് ശരിയും തെറ്റും തമ്മിൽ എന്താണൊരു വഞ്ചന! നമ്മുടെ സർക്കാരിലും നമ്മുടെ രാഷ്ട്രീയത്തിൽ പോലും നമുക്കൊരു രാഷ്ട്രീയക്കാരനായി കണക്കാക്കാനും താൻ ചിന്തിക്കുന്നത് ശരിയാണെന്ന് ഒരു പഴുതും കൂടാതെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാനാകുന്ന ഒരാളെ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ പാട്രിക് ഹെൻറിയും ജോർജ് വാഷിംഗ്ടണും അബ്രഹാം ലിങ്കനും എവിടെ? നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആ മാർഗം, അവർ കമ്മ്യൂണിസം ആഗ്രഹിക്കുന്നെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അവർക്കതെടുക്കാവുന്നതാണ്. ഒരു മനുഷ്യൻ തന്റെ ദൃഢവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ, അതിനെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു മനുഷ്യൻ ഒരു ആദർശപ്രകാരം നിൽക്കുകയും അതൊരു ആദർശം എന്തു പറയുന്നോ അതിൽ തന്നെ നിൽക്കാതെ ഏറ്റവും പ്രതിബന്ധം കുറഞ്ഞ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, ആ വഴിയിലൂടെ വിടുന്നു. ആ രീതിയിലാണ് സഭയ്ക്കുള്ളിൽ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവർ കടന്നു വന്ന് സഭയിൽ ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ പറയും, ഓ അതെ, അതാണ് ഞാൻ ഇപ്പോൾ സഭയിൽ ചേർന്നിരിക്കുന്നു. ദൈവം നിങ്ങളിൽ ഇട്ടിരുന്ന ആ മഹത്തായ വിശുദ്ധ ആഗ്രഹത്തെ നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആ നിയന്ത്രണ ഗോപുരം നിങ്ങളെ ശരിയായ കാര്യത്തിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അതിനെ ഒരു സഭയിൽ ചേർന്നുകൊണ്ട് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒരു വിശ്വാസ പ്രമാണത്തെയോ മറ്റോ ഉദ്ധരിച്ചുകൊണ്ട്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്താലും സ്വയം ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതല്ലാതെ അത് മറ്റൊന്നുമല്ല. അത് അതിനെ തൃപ്തിപ്പെടുത്തും. അവനൊരു വിശ്വാസ പ്രമാണത്താൽ തൃപ്തിയടയില്ല. ആ ബൈബിളിലൂടെ നിങ്ങൾക്കൊരിക്കലും ഒരു മതവിശ്വാസത്തെ വലിച്ചെടുക്കാൻ കഴിയില്ല. ഇല്ല, അവിടെ അപ്പോസ്തലിക മതവിശ്വാസ പ്രമാണം എന്നു പറയപ്പെടുന്നത് പോലും അതിലൂടെ കടന്നു പോകയില്ല. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം, ഞാൻ വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെനിക്ക് കാണിച്ചു തരിക. ഞാൻ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് ബൈബിൾ പറയുന്നു. അതിനെ നിങ്ങൾക്കൊരിക്കലും ബൈബിളിലൂടെ വലിച്ചെടുക്കാൻ കഴിയില്ല. ഈ സകലവിധ ഡാൻസുകളും മുറിക്കാലുകളും ഇന്ന് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്കൊരിക്കലും വലിച്ചെടുക്കാൻ കഴിയുകയില്ല. ഈ ചുറ്റിക്കറങ്ങലും വാട്ടൂസി നൃത്തവും ഈ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ നൂതന പരിഷ്കാരത്തിന്റെ ആ പ്രവണതയും ബൈബിളിലൂടെ നിങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുകയില്ല. അത് ഇതിന് വിരുദ്ധമായതാണ്. കാണുന്നോ, നിങ്ങൾ ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് ഈ ബൈബിളിന് മാത്രമേ ഒരു നീതിമാനായ പുരുഷന്റെയോ സ്ത്രീയുടെയോ രുചിയെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ. ഈ പരിശുദ്ധാത്മാവ് അതിനെ നോക്കി അവർ ചിരിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് നിന്റെ മനോനില നഷ്ടമായിരിക്കുന്നു. എന്നാൽ അത് ആ അഭിലാഷത്തെ, അതിനെപ്പറ്റി ലോകത്തിന് യാതൊന്നും അറിയില്ല, അതിനെ തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്നും അവർ സ്വയം വൈകൃതമാക്കപ്പെട്ടിട്ട് എന്തിലേക്ക്? അഴുക്കുവെള്ളക്കുഴിയിലേക്ക്, സഭയായ അഴുക്കുവെള്ളക്കുഴിയിലേക്ക്, മതവിശ്വാസ പ്രമാണങ്ങളിലേക്ക്, സിദ്ധാന്തങ്ങളിലേക്ക്, വിഭാഗീയ സഭ വ്യത്യാസങ്ങളിലേക്ക്, അങ്ങനെ ഉള്ളവയിലേക്ക്. ചോദിക്കൂ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു മെത്തോഡിസ്റ്റാ, ഞാനൊരു ബാപ്റ്റിസ്റ്റാ, ഞാനൊരു പ്രസ്ബിറ്റേറിയനാ? അത് ദൈവത്തിന് യാതൊരു അർത്ഥവുമില്ല, അതിലൊന്നും ചെയ്യാനില്ല. ഇവിടെ ദൈവത്തിന്റെ ബൈബിളിലൂടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ വലിച്ചെടുക്കാൻ കഴിയില്ല. അവനായി ദാഹിക്കണം എന്ന പരിശുദ്ധമായ ദാഹം അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് ശരിയല്ലേ? ഇപ്പോൾ ദാവീദ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കറിയാം, ജീവനുള്ള ദൈവത്തിനായി. ഇപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അത് കഴിയുമ്പോൾ ഈ വചനം, അത് ദൈവമാകുന്നു, നിങ്ങളിൽ ജീവിക്കും വരെ അവിടെ യാതൊരു തൃപ്തി അടയലുമില്ല. അപ്പോൾ സ്വയം ദൈവം തന്നെ ആ വാഗ്ദാനങ്ങളെ, അതവൻ ഈ ബൈബിളിൽ ചെയ്തിരിക്കുന്നത് പൂർത്തീകരിക്കുന്നതായി നിങ്ങൾ കാണും. ഇപ്പോൾ നമുക്ക് ബൈബിളിന്റെ വ്യത്യസ്തരായ വ്യാഖ്യാതാക്കളുണ്ട്. ഒരു സഭ അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, മറ്റൊരാൾ അതിനെ മറ്റൊരു വഴിയിലൂടെ, പിന്നൊരാൾ വേറൊരു രീതിയിൽ. ചിലർ അതിലെ അല്പസ്വല്പം എടുത്തിട്ടില്ല, ചിലർ അവിടെയും ഇവിടെയും എടുത്തിരിക്കുന്നു അതിന്റെ ഒരംശം. എന്നാൽ ദൈവം അവന്റെ സ്വന്തം വ്യാഖ്യാതാവാണ്. അവനൊരു വാഗ്ദത്തം ചെയ്തിട്ട് അത് നിറവേറ്റുമ്പോൾ അതാണ് അതിന്റെ വ്യാഖ്യാനം. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ഉണ്ടാകുമെന്ന് നിങ്ങളോട് വാക്കു പറഞ്ഞിട്ട് ഞാനിവിടെയാകുന്നു അതിന്റെ വാഗ്ദാനത്തെ പൂർത്തീകരിക്കുന്നതാണ്. ഞാൻ നിങ്ങളെ രാവിലെ സന്ധിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാനവിടെ ആയിരുന്നാൽ അതാണ് എന്റെ വാഗ്ദാനം. അവിടെ മറ്റൊരു ഒഴിവ് കഴിവുകളും ഉണ്ടായിരിക്കരുത്, ഞാനവിടെ ആയിരിക്കണം. ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ട് അതിനുശേഷം അവിടെ വന്ന വാഗ്ദാനം പൂർത്തീകരിച്ചാൽ അതാണ് ആ വാഗ്ദാനത്തിന്റെ വ്യാഖ്യാനം. ദൈവത്തെ അവന്റെ വചനത്തിലെടുത്തുകൊണ്ട് ബൈബിളിലെ ഓരോ വചനവും ശരിയല്ലേ എന്ന് നോക്കാനായി ഞാൻ ആരോടായാലും ശരി ധൈര്യപ്പെടാൻ ആവശ്യപ്പെടുകയാണ്. അത് ശരിയാണ്, അതാണ് അവിടെയുള്ള ആ ദാഹവും. നിങ്ങൾ പറയും, യേശുവിന്റെ നാളുകളിൽ ഞാൻ ജീവിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇന്നത് ഇന്നത് ചെയ്യുമായിരുന്നു. എന്താണ്? നിങ്ങൾ അവന്റെ നാളുകളിലാണ് ജീവിക്കുന്നത്. അത് സംബന്ധിച്ച് നാം എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ചോദിക്കും, അതെയോ, നിങ്ങൾ ചെയ്തത് എന്താണ്? ഒരു പക്ഷേ പരീശന്മാർ ചെയ്തത് നിങ്ങളും ചെയ്തേനെ. അവർ ഒരു സഭയിൽ ഉൾപ്പെട്ടവരായിരുന്ന യേശുവിനെ നിരാകരിച്ചു. നാം ഇന്നെപ്പോഴും പറയാറുണ്ട്, ജനങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, നമ്മൾ താരതമ്യം ചെയ്യണം, വചനം വചനത്തോട്, ബൈബിളിന്റെ താളിനെ മറ്റേ താളുമായി താരതമ്യം ചെയ്യണം. അത് സത്യമല്ല, അല്ല, അത് സത്യമല്ല. ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇതാണ്, പിന്നെ ഇതിന്റെ അർത്ഥം അതാണ്. പണ്ട് നിഖ്യാസമിതി തുടങ്ങി ഈ ഗ്രീക്കുകാർ അന്യോന്യവും അവിടെ പിന്നിലുണ്ടായിരുന്ന എഴുത്തുകാർ തമ്മിലും അവരുടെ ഇടയിലും വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ ഈ രീതിയിൽ വിശ്വസിക്കുന്നു, ഈ ഗ്രീക്ക് പണ്ഡിതൻ ഇത് അർത്ഥമാക്കുന്നു, മറ്റേയാൾ പറയുകയാണ് അതിന്റെ അർത്ഥം മറ്റൊരു വിധമാണ്. അവർ അതിന്മേൽ ശണ്ട കൂടുകയും ചെയ്യുന്നു. നമുക്ക് ഗ്രീക്ക് പദങ്ങളുടെയും ഗ്രീക്ക് പണ്ഡിതന്മാരുടെയും വ്യാഖ്യാനം ആവശ്യമില്ല. അവനെ അറിയുന്നതാണ് ജീവൻ. ആ വ്യക്തിയെ, സ്വയം ക്രിസ്തുവിനെ, താരതമ്യപ്പെടുത്തലല്ല, അത് ദൈവം തന്റെ സഭയുടെ മേൽ പണിതിട്ടുള്ള ഒരു വെളിപ്പാടാണ്. അതേ വിധമുള്ള സഭയല്ല നാം പണിയുന്നതെങ്കിൽ, ബൈബിൾ പറയുന്നു വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസം എന്നത് ഒരു ദിവ്യ വെളിപ്പാടാണ്. നോക്കൂ, വിശ്വാസം ഒരു ദിവ്യ വെളിപ്പാടാണ്. ശരി, ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവോളം പിന്നെ ഈ സകല കാര്യങ്ങളും വെളിപ്പാടിന്മേലാണ് പണിതിരിക്കുന്നത്. യേശു പറഞ്ഞു, പിതാവേ നീ ഇത് ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക്, കണ്ടറിയുന്നവർക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. നോക്കൂ, ഇപ്പോൾ സകല കാര്യങ്ങളും അവിടെയാണ് പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയേണ്ടതുണ്ട്. സഭയിൽ ചേരുന്നതിലൂടെ നിങ്ങൾക്ക് അതിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. സ്വയം ദൈവത്തെ ആ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് വചനമാണ്. അതുമല്ല അവന്റെ ഇന്നുള്ള സ്വയമായ വ്യാഖ്യാനവും അതാകുന്നു. ഇന്നത്തേക്ക് അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന വചനം, ഈ ദിവസത്തേക്ക് അവനുണ്ടായിരിക്കുമായിരുന്ന ജനങ്ങൾ കറയും ചുഴുവുമില്ലാത്ത ആ സഭ ഒരു വിഭാഗ സഭ എന്നർത്ഥമാക്കുന്നില്ല, അത് വ്യക്തികളെന്നർത്ഥമാക്കുന്നു. കറയും ചുളിവുമില്ലാത്ത വ്യക്തികൾ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. എന്നാൽ ദൈവം അവനെ പോലെയാകുക എന്ന വിശുദ്ധ ദാഹം, അപ്പോൾ അവന്റെ വചനം നിങ്ങളിലായിരിക്കുന്നു എന്ന് നിങ്ങൾ കാണും. അത് സ്വയം സമർത്ഥിക്കും. അതായത് നിങ്ങൾ ദൈവത്തിന്റെ ദാസനാണ്. ദൈവം എന്തു പറഞ്ഞാലും നേരെ ഉപ്പൂറ്റിയിലായിക്കൊണ്ട് അതിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നിങ്ങൾ ശരിയായ പ്രക്രിയയിലൂടെ നിങ്ങളിലിട്ടിരുന്ന വിശുദ്ധ ദാഹത്തിലൂടെ കടന്നു വരികയാണ്. ഓ, തീർച്ചയായും ജനങ്ങൾ നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പറയും, നിനക്ക് നിന്റെ മനോനില നഷ്ടപ്പെട്ടു, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. എന്നാൽ അവർ എന്തിൽ നിന്നാണ് കുടിക്കുന്നത് എന്നത് ഓർത്തിരിക്കുക. കണ്ടോ, അവർ എവിടെയായിരിക്കുന്നു എന്ന് നോക്കൂ. ഒരു വലിയ പാതാളക്കിണർ നല്ല വെള്ളത്തെ പുറത്തേക്ക് തള്ളിവിടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഒരുവന് അവിടെ താഴെയായി അത്തരത്തിലുള്ള ഒരു കുഴിയുണ്ടായിട്ട് ചത്ത വാൽമാക്രികളും മതവിശ്വാസങ്ങളും സകലതും അതിൽ കിടക്കുന്നു. അവിടെ കിടന്ന് കുടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി നിങ്ങളെ പരിഹസിക്കുന്നോ? ഓ, എന്താണ്, അവനറിയില്ല നിങ്ങൾ എന്തൊരു ഏതുവിധമുള്ള ദാഹം ശമിപ്പിക്കുന്ന ജലധാരയിലാണ് ജീവിക്കുന്നതെന്ന് അവനറിയുന്നില്ല. അത് കൃത്യമായും ശരി തന്നെ. നമുക്ക് ഒരു ജീവനുള്ള ദൈവമുണ്ട്. 1900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുകയും കല്ലറയിൽ ഇപ്പോഴും കിടക്കുന്നവനുമല്ല, എന്നാൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഒരുവൻ. എബ്രായ 13:8 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. പെന്തക്കോസ് നാളിൽ പതിച്ച അതേ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെയായിരിക്കുന്നു. അവൻ തൃപ്തിപ്പെടുത്തുന്ന ഓഹരിയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ വചനമാകുന്നു. അത് ശരിയാണ്, പരിശുദ്ധാത്മാവാണ് വചനമെഴുതിയത്. അവൻ വചനം വ്യാഖ്യാനിക്കുന്നു. ബൈബിൾ പറയുന്നു, 2 പത്രോസ് പരിശുദ്ധാത്മാവ് ബൈബിൾ എഴുതി. മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇപ്പോൾ സ്വയം ദൈവം തന്നെ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയായി നിങ്ങളിൽ ജീവിക്കാതിരുന്നാൽ നിങ്ങൾക്കതിനെ ആ പരിശുദ്ധ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. വിദ്യാഭ്യാസം, സംസ്കാരം, സഭകളിൽ ചേരുക, വിശ്വാസ പ്രമാണം ഉരുവിടുക, കടന്നു ചെന്നൊരു കൂട്ടായ്മയുടെ ഭാഗമാകുക, ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. എന്നാൽ അവയൊന്നും ആ വിശുദ്ധ ശാന്തതയെ സമ്പൂർണമായും നിർത്തുന്നില്ല. അത് ആ വിശുദ്ധ ശാന്തതയെ, അതല്ലെങ്കിൽ ആ വിശുദ്ധ ദാഹത്തെ ശാന്തമാക്കാൻ കഴിയില്ല. കഴിഞ്ഞ രാത്രിയിൽ ആ മഹാൻ സുവിശേഷകനായ ബില്ലി ഗ്രഹാമിനെ ഞാൻ കേൾക്കുകയായിരുന്നു. ഞാനെപ്പോഴും ചെയ്തിരുന്നതിലും അധികമായി ഇപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അവൻ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്നും വാസ്തവമായും അവരെ അടിച്ചു പുറത്താക്കുന്നതായി ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, ആ പുരോഹിതരുടെ കൂട്ടം അവരുടെ കോളറുകളെ തിരിച്ചുവച്ച് റോഡിലൂടെ പോകുന്നുണ്ടായിരുന്നു. അവർക്കതുമായി യാതൊന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവരെന്തോ ആണെന്ന ഭാവത്തിൽ പോവുകയായിരുന്നു. എന്നാൽ അവരുടെ കൈകൊട്ടിയും കാലുകൾ തട്ടിയും റോഡിലൂടെ താഴേക്ക് പോവുകയായിരുന്നു. അതേ അവർ കാഴ്ചക്ക് വിശുദ്ധ ഉരുളുകാരെ പോലെ കാണപ്പെട്ടു. ഇപ്പോൾ നോക്കൂ, എന്നാൽ അവർ വിശ്വസിച്ചിരുന്ന എന്തോ ചിലത് അവർക്ക് കിട്ടിയിരുന്നു. അവർക്കെന്തോ ചിലത് കിട്ടി, അത് ആ പ്രാണനെ ഉത്തേജിപ്പിച്ചിരുന്നു. അവരെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന എന്തോ ചിലത് അവർക്ക് ലഭിച്ചു. ഏതോ ഒരു സ്ത്രീയുടെ തല അവിടെയുള്ള എന്തിലോ ഇടിച്ചപ്പോൾ അവൾ ഒരു രക്തസാക്ഷിയായി എന്നവർ വിചാരിച്ചു. അതുമല്ല, അവൾക്ക് അതുമായി ഒരു കാര്യവുമില്ല. ഇപ്പോൾ നാം കാണുന്നത് ഈ മനുഷ്യർക്ക് തങ്ങളുടെ കൈ കൊട്ടാൻ തക്കവണ്ണമുള്ള എന്തോ ചിലത് അവർക്ക് ലഭിച്ചിരുന്നു. അവർ സന്തോഷമുള്ളവരായിരുന്നു. അവർ എന്തോ ചിലത് ചെയ്യുകയായിരുന്നു. അതെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സിദ്ധാന്തത്തിന്മേൽ അത് ചെയ്യാനാകും. അത് ശരിയാണ് എന്ന് ചിന്തിച്ചു. സഭയിൽ എഴുന്നേറ്റുന്നാൽ ആരെങ്കിലും നിങ്ങളുടെ കൈകളെ കൊട്ടുമെങ്കിലോ അവരുടെ കാലുകൊണ്ട് തറയിൽ ചെറുതായി ചവിട്ടി ശബ്ദമുണ്ടാക്കുമെങ്കിലോ ഡീക്കന്മാരവരെ വാതിലിന് പുറത്തേക്ക് കൊണ്ടുചെന്നാക്കുന്നു. നോക്കൂ, അവർ തങ്ങളുടെ ജനങ്ങളെ വൃത്തികെട്ട ചെളിക്കുണ്ടിലേക്കും മതപ്രമാണത്തിലേക്കും വിഭാഗ സഭകളിലേക്കും തിരിച്ചിരിക്കുന്നു. അനുഗ്രഹീതമായ പരിശുദ്ധ വചനം പഠിപ്പിച്ച് പോഷിപ്പിക്കുന്ന പകരം അത് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തിയോടെ കൊണ്ടുവന്നിരിക്കണം. നോക്കൂ, അവർ അവരുടെ ദാഹത്തെ ശമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നു, ഞാൻ ഡോക്ടർ ഇന്ന ഇന്നയാളാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സെമിനാറിൽ നിന്നോ ഒരു പ്രത്യേക പള്ളിക്കൂടത്തിൽ നിന്നോ പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല, ഒന്നുപോലുമില്ല. എന്നാൽ നിങ്ങൾ നോക്കിയാൽ അവർ തങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറയും, ഇപ്പോൾ ദൈവം എന്നെ അംഗീകരിക്കും, എന്നാൽ ഞാൻ അവന്റെ ഇടയനാണ്. ദൈവം എന്നെ അംഗീകരിക്കും. എന്നാൽ ഞാൻ അവന്റെ പരിശുദ്ധ പിതാവായ ഇന്ന ഇന്നയാൽ, അതല്ലെങ്കിൽ ഇന്ന ഇന്ന ബിഷപ്പ്, അതല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊന്ന്. അവർ അവരിലെ അവിടെയുള്ള ദാഹത്തെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അവിടെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. എനിക്കൊരു PhD കിട്ടി, LLD, എനിക്ക് BA ബിരുദം കിട്ടി, എനിക്ക് ഇത് കിട്ടി, അതെല്ലാം ശരി തന്നെ. എന്നാൽ എന്നെ സംബന്ധിച്ച് അത് നിങ്ങളെ ദൈവത്തിൽ നിന്നും അത്രയേറെ ദൂരത്താക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അത് ശരിയാണ്. അതെല്ലാ സമയത്തും നിങ്ങളെ അത്രയധികം ദൈവത്തിൽ നിന്നും കൂടുതൽ ദൂരത്താക്കുന്നു. ഒരു പ്രവൃത്തി പരിചയത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയൂ. നിങ്ങൾക്ക് അതിനെ ബോധിപ്പിച്ച് കടത്താൻ കഴിയുകയില്ല. അത് നിങ്ങളിലേക്ക് ജനിക്കുകയാണ് ചെയ്യുന്നത്. അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന എന്തോ ഒന്നാണ്. വിദ്യാഭ്യാസത്തിന് അതുമായി ഒന്നും ചെയ്യാനില്ല. ബൈബിളിലെ മഹാന്മാരായ വ്യക്തികളിൽ ഒരുവനായ വിശുദ്ധ പത്രോസിന് തന്റെ പേരെഴുതി ഒപ്പിടാൻ പോലും അറിയില്ലായിരുന്നു. അത് കൃത്യമായും ശരിയാണ്. അവനെയും യോഹന്നാനെയും പറ്റി ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമത്രേ. എന്നാൽ രാജ്യത്തിന്റെ താക്കോലുകളെ അവന്റെ കയ്യിൽ കൊടുക്കാൻ യേശുവിന് ഇഷ്ടം തോന്നി. എന്തെന്നാൽ അവൻ ദൈവത്തിനായി ദാഹിക്കുന്നുണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിനായി ദാഹിക്കുക, കൂട്ടായ്മ ചെയ്യുക. അതെ സാർ. ഓ എന്റെ, ഞാൻ യെശയ്യാവിനെ പറ്റി ചിന്തിച്ചു. ആ യൗവനക്കാരനായ മനുഷ്യൻ, ഓ ഒരു നല്ല ചെറുപ്പക്കാരനായ മനുഷ്യൻ. അവനൊരു ദിവസം അവിടെ ദേവാലയത്തിലായിരുന്നു. ആ മഹാൻ രാജാവ്, അവൻ തന്റെ മുഖം അവന്റെ നേരെ തിരിച്ചുകൊണ്ട് അവൻ മഹാന്മാരായിട്ടുള്ള മനുഷ്യൻ ഒരാളാണ് എന്ന് ചിന്തിച്ചിരുന്നു. അതിനാൽ അവൻ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അവനൊരു നല്ല പിതാവിനാലും മാതാവിനാലും നല്ല അപ്പനമ്മമാരാൽ വളർത്തപ്പെട്ടു. എന്നാൽ അവൻ പുറത്തു വന്നപ്പോൾ അവന്റെ രാഷ്ട്രീയം ശുദ്ധമായിരുന്നു. അതുമല്ല, അവൻ ദൈവവുമായി നേരായ കാര്യങ്ങൾ ചെയ്തു വരുന്നു. അങ്ങനെ യെശയ്യാവ് അവനെ നോക്കി. അവൻ ഒരു മഹാനായ വ്യക്തിയായി അവനെ ഒരു മാതൃകയാക്കിയെടുത്തു. എന്നാൽ മാതൃകയായി ക്രിസ്തു യേശു എന്ന മനുഷ്യനെ അല്ലാതെ ഒരു മനുഷ്യനെയും നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. എല്ലാ മനുഷ്യരും തോൽവിയടയും. അല്പനാൾ കഴിയുമ്പോൾ അവനൊരിടത്തേക്ക് വന്നു. അവനായിരുന്നു, അവൻ രാജാവായിരുന്നു. എന്നാൽ അവനൊരു പുരോഹിതന്റെ സ്ഥാനമെടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് പോയി. അങ്ങനെ അവൻ കുഷ്ഠത്താൽ പിടിക്കപ്പെട്ടു. അപ്പോൾ യെശയ്യാവ് വളരെ ദുഃഖിതനായി തീർന്നു. അതിനാൽ അവൻ പോയി ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ പോയി അല്പനേരം പ്രാർത്ഥിക്കാം എന്നാണ് അവൻ വിചാരിച്ചത്. ഇപ്പോൾ നോക്കൂ, ആ മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ അവിടെ ആ ദേവാലയത്തിനുള്ളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം അവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഒരു ദർശനം അവന്റെ മുന്നിലേക്ക് വന്നു. അവനത് ചെയ്തപ്പോൾ അവൻ ദൂതന്മാരെ കണ്ടു. തന്റെ ചെറുകുകളാൽ, തങ്ങളുടെ ചെറുകുകളാൽ മുഖം മറച്ച കിരൂബുകളെ അവൻ കണ്ടു. മാത്രമല്ല, അവരുടെ കാലുകൾ മറച്ചിരുന്നു, രണ്ടു ചിറകുകളാൽ പറക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സർവശക്തനാം കർത്താവാം ദൈവം പരിശുദ്ധൻ എന്നലറിക്കൊണ്ട് മുന്നിലേക്കും പിന്നിലേക്കും ആലയത്തിന്റെ മുകളിലേക്കും താഴേക്കും അവർ പറക്കുന്നുണ്ടായിരുന്നു. യെശയ്യാവ്, അവനിലുണ്ടായിരുന്ന മഹത്തായ ദാഹം, അവനെ ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അവനൊരുപക്ഷെ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വരാം. ദൈവം എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു വിശിഷ്ട ധാരണ അവനുണ്ടായിരുന്നിരിക്കാം. അവൻ പുരോഹിതന്മാരെ കേട്ടിരുന്നു എന്ന് വരാം. അവൻ ആ ദേവാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവനെ ഒരു വിശ്വാസിയായി വളർത്തിയെന്ന് വരാം. എന്നാൽ നിങ്ങൾ നോക്കൂ, അവൻ അതിനു മുമ്പ് ഒരിക്കലും മുഖാമുഖം വന്നിട്ടില്ലായിരുന്നു. കാണുന്നോ, അവനത് ചെയ്യാനായി ഒരു ആശ ഉണ്ടായിരുന്നു. അവൻ ശരിയായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൻ അതിന്റെ പാഠ്യവശമേ അറിഞ്ഞിരുന്നുള്ളൂ. അവൻ അതിന്റെ വേദശാസ്ത്ര വശമേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ആ ദിവസം അവനവിടെ ആലയത്തിൽ കടന്ന് ആ കെരൂബുകൾ അതിന്റെ ചിറകുകളെ മുന്നിലേക്കും പിന്നിലേക്കും വീശുന്നത് അവൻ കാണുകയും ഈ ദൂതന്മാർ ദൈവത്തിന് മുന്നിൽ സേവ ചെയ്യുന്നവരാണ് എന്ന കാര്യം തിരിച്ചറിയുകയും ചെയ്തു. ആ ദൂതന്മാർക്ക് പാപമെന്തായിരുന്നു എന്ന് പോലും അറിയില്ല. അതുമല്ല, ദൈവത്തിന്റെ സന്നിധി നിൽക്കാനായി അവരുടെ വിശുദ്ധ മുഖങ്ങളെ അവയ്ക്ക് മറയ്ക്കണമായിരുന്നു. അപ്പോൾ ആ പ്രവാചകൻ നിലവിളിച്ചു, എനിക്കയ്യോ കഷ്ടം, എന്തെന്നാൽ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. എന്റെ എല്ലാ വേദശാസ്ത്രവും ഞാൻ പഠിച്ച എല്ലാ വേദശാസ്ത്ര ചപ്പുചവറും എനിക്ക് ദൈവത്തെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ വിശിഷ്ട ധാരണകളും ഞാനിപ്പോൾ അതിന്റെ മുഖാമുഖമായിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു. ന്യായ പ്രമാണത്തെ കുറിച്ചുള്ള അവരുടെ എല്ലാ പഠനവും അവർ ചെയ്ത കാര്യങ്ങളും അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തതായിരുന്നു. അതുമല്ല, അവൻ തന്റെ സ്വന്തം കണ്ണുകൊണ്ട് ദൈവത്തെ കാണുകയും ചെയ്തു. അവൻ സ്വർഗങ്ങളിൽ, അവൻ ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ അവനെ തുടർന്ന് വന്നു. അവൻ അവിടെ വാസ്തവമായി മുഖാമുഖമായിരുന്നു. അപ്പോൾ അവൻ നിലവിളിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. അതിനുശേഷം ആ കെരൂബ് ഒരു കുടിലെടുത്ത് ഒരു തീക്കനൽ യാഗപീഠത്തിൽ നിന്നും കൊണ്ടുവന്ന് അവന്റെ ശുദ്ധിയില്ലാത്ത അധരങ്ങളിൽ തൊട്ടു. ഒരു വിദ്യാഭ്യാസമുള്ളവനിൽ നിന്ന്, ഒരു അധ്യാപകൻ, ഒരു ഭീരുവിൽ നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കാനാകുന്ന ഒരു പ്രവാചകനാക്കി അവനെ മാറ്റി. തീർച്ച അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നപ്പോൾ അത് വ്യത്യസ്തമായ ഒന്നായിരുന്നു. അവൻ അതിനാൽ നിറയപ്പെടും വരെ ആ ദാഹം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ സ്ഥലത്തെത്തിച്ചേർന്നു. ഞാനത് നിങ്ങളോട് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ എത്ര സഭകളിൽ അംഗമായി എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എത്രയെത്ര പേരുകൾ നിങ്ങൾ എഴുതി, നിങ്ങൾ ഏതെല്ലാം വഴിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തളിക്കപ്പെട്ടാലും മുഴു ജലസ്നാനമേറ്റാലും അതല്ല, അത് നിങ്ങൾ എന്തായാലും യേശുക്രിസ്തു എന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടും വരെ. അതാണ് ആ ഏക കാര്യമാണ് വാസ്തവമായും തൃപ്തിപ്പെടുത്തുന്നത്. വികാരം അത് ചെയ്യില്ല. നിങ്ങൾ ഒരുപക്ഷെ മുകളിലേക്കും താഴേക്കും ചാടുകയോ നിങ്ങൾ ആഗ്രഹിക്കും പോലെ അലറി വിളിച്ചിരുന്നോ എന്നും വരാം. അതുമല്ല, നിങ്ങൾ നിലത്തിലൂടെ മുകളിലേക്കും താഴേക്കും ഓടി നിങ്ങൾ ആഗ്രഹിക്കും പോലെ അന്യഭാഷകളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും വരാം. ആ വക കാര്യങ്ങൾ പവിത്രവും നല്ലതുമാണ്. ഞാൻ പറയുന്നില്ല, അതിനെതിരായി ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടും വരെ, അതാണ് തൃപ്തിപ്പെടുത്തുന്ന ഓഹരി. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ തന്തുവിനെയും എടുക്കുന്ന എന്തോ ചിലത് വികാരത്താലല്ല, എന്നാൽ ഒരു തൃപ്തിപ്പെടുത്തലിനാൽ. ഒരു ചെറിയ പരസ്യം കാണാറുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ പറയൂ. പാർഫേ, ഞാനൊരു ബാലനായിരിക്കുമ്പോൾ ഒരല്പം ദാഹിച്ചാൽ പറയും. പാർഫേ, ഓ കെട്ടിക്കിടക്കുന്ന പണ്ടത്തെ ഒരു കുളത്തിൽ നിന്ന്, ഞാൻ ആ കുളത്തിലായിരുന്നിട്ടാണ് വരിക. മീൻ പിടിച്ച ശേഷം റോഡിലൂടെ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. എനിക്ക് വിശന്നിട്ട് മരിക്കും പോലെ തോന്നും. അപ്പോൾ ആ പരസ്യം കാണും, നിങ്ങൾക്ക് ദാഹിക്കുന്നോ പറയൂ. പാർഫേ, ഞാൻ പറയാൻ തുടങ്ങും, പാർഫേ പാർഫേ. എനിക്കപ്പോഴും എനിക്ക് ദാഹം കൂടി വരും. പിന്നെ ഞാൻ നോക്കൂ, ഞാൻ അത്ര കൽപ്പനേരം തുപ്പാൻ പോലും കഴിയാതെ ദാഹിക്കും. അത്രയേറെ അത്രമാത്രം എനിക്ക് ദാഹിക്കും. അതെ, നിങ്ങൾ നോക്കൂ, അത് ചെയ്യുകയില്ല. അതിനെ യാതൊന്നും തൃപ്തിപ്പെടുത്തുകയില്ല. നിങ്ങൾ കുടിക്കുന്നത് കോക്കാണോ, മധുരം ചേർത്ത കാർബൺ മിശ്രിത ജലമാണോ, അങ്ങനെയും മറ്റുമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കുടിച്ചുകൊള്ളുക, അത് ഞാൻ കാര്യമാക്കുന്നില്ല. തണുത്ത ജലം, ഒരു നല്ല തണുത്ത സ്രോതസ്സിലെ ജലം ദാഹം ശമിപ്പിക്കുന്നത് പോലെ അവിടെ തൃപ്തി വരുത്തുന്നതായ യാതൊന്നുമില്ല. മറ്റുള്ളവയെല്ലാം അതിന് പകരമുള്ളവയാണ്. മനുഷ്യന്റെ പ്രാണനുള്ള ഓരോ തന്തുവിനെയും വാഞ്ചയും തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു വാസ്തവമായ അഭിഷേകമുള്ളപ്പോൾ അതിന് പകരമുള്ളത് നാം ആഗ്രഹിക്കുന്ന എന്തിനാണ്? അത് കഴിഞ്ഞ് മരണത്തെ നേരിടാനായി നിൽക്കുമ്പോൾ മഹാൻ പൗലോസ് പറഞ്ഞതുപോലെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേ കല്ലറയെ നിന്റെ ജയമെവിടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതാണ് പ്രവൃത്തി പരിചയം സഹോദര. അത് ആ പവിത്ര ശാന്തതയെ അഥവാ നിങ്ങളിലെ ആ പവിത്ര ദാഹത്തെ തൃപ്തിപ്പെടുത്തുന്നു. അത് അതിനെ തൃപ്തിപ്പെടുത്തുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് മറ്റ് യാതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതെ, അത് ചുണ്ടുകളെ ശുദ്ധീകരിക്കുന്നു. അതുമല്ല, അവിടെ ജനങ്ങൾ വികാരത്തിന്മേൽ ജീവിക്കുന്നവരായിട്ടും കാണുന്നു. ചിലർ പറയും, അതെ, അത്തരത്തിലുള്ള വളരെയധികം പേർ ഞങ്ങളുടെ പെന്തക്കോസ് പ്രസ്ഥാനത്തിലുമുണ്ട്. അവർ കടന്നു വരുന്നു, അത് നല്ലത് തന്നെ. അവർ തങ്ങളുടെ കൈകൊട്ടി ഒരു വാദ്യസംഗീതം മുഴക്കുന്നു. വാദ്യം നിർത്തുമ്പോൾ എല്ലാവരുടെ മേൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചതുപോലെ. നോക്കൂ, ഇപ്പോൾ നമ്മളത് ചെയ്യുന്നു. അത് ചെയ്യുന്ന ഒരു വാസന ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ അത് ഞങ്ങളുടെ ഒരു നടപടിക്രമമായി മാറി. ഞാൻ നിങ്ങളോട് ചിലത് പറയട്ടെ. ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ചെയ്യേണ്ടത് ഒരു രീതിയിലൂടെയാണ്. എന്തുകൊണ്ടെന്നാൽ അതങ്ങനെ തന്നെ വേണ്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ നാദത്തിനൊപ്പം നൃത്തം ചെയ്തില്ലെങ്കിലോ, അഥവാ താഴേക്കും മുകളിലേക്കും ചാടിയില്ലെങ്കിലോ, അതുമല്ല നിങ്ങൾ ആർപ്പിട്ടില്ലെങ്കിലോ, നിങ്ങളുടെ അയലത്തുള്ളയാൾ നിങ്ങൾ പിന്മാറ്റക്കാരനാണ് എന്ന് വിചാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളൊരു ചെളിവെള്ളത്തിന്റെ ധാരയിൽ നിന്നുമാണ് കുടിക്കുന്നത്. ശരിയാണ്, അത് ഓരോ തന്തുവും നിറയുവോളം, സ്വയം പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളിൽ നിന്ന് കുമിളയിട്ട് വരുവോളം. അവർ മ്യൂസിക് ഇട്ടിരിക്കുന്നു, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്നവർ പാടിക്കൊണ്ടിരിക്കുന്നോ, അതല്ല, അതെന്താണെന്ന് ഞാൻ കാര്യമാക്കില്ല. പരിശുദ്ധാത്മാവ് അപ്പോഴും മഹത്വത്തിന്റെ മണികൾ നിങ്ങളുടെ ഹൃദയത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കും. അത് തൃപ്തിപ്പെടുത്തുന്നു. അതാണ് ദൈവത്തിന്റെ തൃപ്തിപ്പെടുത്തുന്ന അംശം. അതിൽ കുറഞ്ഞ യാതൊന്നും നിങ്ങൾ വേണ്ടുവോളം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ മനുഷ്യരെയും ദൂതന്മാരെയും പോലെ അന്യഭാഷയിൽ സംസാരിച്ചു വന്നിരിക്കാം. ദരിദ്രരെ പോഷിപ്പിക്കാനായി നിങ്ങളുടെ എല്ലാ വസ്തുവകളും വിറ്റെന്ന് വരാം. നിങ്ങൾ പ്രവചിച്ചിരിക്കാം. നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായെന്ന് വരാം. സകല മർമ്മങ്ങളെയും തിരിച്ചറിയാനായെന്ന് വരാം. ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടായാലും അപ്പോഴും നിങ്ങൾ യാതൊന്നുമല്ല. 1 കൊരിന്ത്യർ 13. ആ തൃപ്തിപ്പെടുന്ന എന്തോ ഒന്ന്, അതിന് മാത്രമേ ആ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയൂ. മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എനിക്കത് കണ്ടുമുട്ടാനായില്ലെങ്കിൽ ഞാൻ നശിക്കും. അങ്ങനെ ദൈവത്തിനായി ദാഹിക്കുന്നിടത്തേക്ക് നിങ്ങൾ വരുമ്പോൾ എന്തോ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്തായ ഉറവുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. അതെ സാർ, ഇപ്പോൾ ആത്മാവിൽ ആരാധിക്കുന്നതിൽ ഒരു നല്ല കാര്യമുണ്ട്, അത് വാസ്തവമാണ്. എന്നാൽ ചില നേരങ്ങളിൽ നിങ്ങൾക്ക് സത്യത്തെ കൂടാതെ ആത്മാവുണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ 4 പറയുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യേശുവാണ് സത്യം, അത് കൃത്യമായും ശരിയാണ്. അതുമല്ല, അവൻ വചനവുമാകുന്നു. നിങ്ങളെ തൃപ്തിപ്പെടുത്താനായി ദൈവം സ്വാഭാവികമായ ജലധാര അയച്ചു. അവ ഓരോന്നിനെയും സാത്താൻ മലിനമാക്കി. അവന് കടക്കാനായ ഓരോന്നിലും അവൻ വിഷം കലർത്തിയ മയക്കുമരുന്ന് കലർത്തി. അത് ശരിയാണ്. അവൻ സഭയുടെ മഹത്തായ നീരുറവയെ എടുത്തു. അത് ദൈവത്തിന്റെ വഴിയായിരുന്നു. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് പല വാദമുഖങ്ങളുമുണ്ട്. റോമക്കാർ കത്തോലിക്കാർ പറയുന്നത്, അവനത് പത്രോസിന് മേൽ പണിതു. നോക്കൂ, അതങ്ങനെയായിരുന്നു എങ്കിൽ അതിനൽപ്പനാളുകൾ കഴിഞ്ഞ് പത്രോസ് പിന്മാറിപ്പോയി. അതുകൊണ്ട് അത് അങ്ങനെയല്ല. പെട്ര, ഒരു ചെറിയ പാറ, അത് പത്രോസിന് മേലല്ല പണിതെന്ന് തീർച്ചയാണ്. പിന്നെ പ്രൊട്ടസ്റ്റന്റുകൾ പറയുന്നത്, അതായത് അതവൻ സ്വയം അവന്റെ യേശു ക്രിസ്തുവിന് മേൽ പണിതു. വ്യത്യസ്തമായിരിക്കണമെന്നല്ല, എന്നാൽ ഞാൻ അതുമായി വിയോജിക്കുന്നു. അവൻ ഒരിക്കലും ഇതിന്റെ രണ്ടിനുമേലും പണിതില്ല. എന്നാൽ അവൻ ആരായിരുന്നു എന്ന ആ വെളിപ്പാടിന്മേലാണ് അവനത് പണിതത്. അവൻ പറഞ്ഞു, ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ജ്ഞാനത്താലല്ല, അത് നീ പുസ്തകത്തിൽ നിന്നും പഠിച്ചതല്ല. നീ അതൊരു സഭയിൽ ചേർന്ന് പഠിച്ചതല്ല. നീ അത് അലറി വിളിച്ചതിനാൽ പഠിച്ചതല്ല. നിനക്കത് കിട്ടി. എന്നാൽ സ്വയം പരിശുദ്ധാത്മാവ് തന്നെ യേശു ക്രിസ്തു എന്ന വ്യക്തിയെ നിന്നിലേക്ക് കൊണ്ടുവന്നു. പിന്നെ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ആ വിശുദ്ധ ദാഹം യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ തൃപ്തിയടഞ്ഞു. അവിടെയാണ് നിങ്ങൾ. അതുമൂലം ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താനായി ആ കാര്യത്തെയാണ് നാം നോക്കാൻ ആഗ്രഹിക്കുന്നത്. ശരി, അത് നമുക്കുണ്ടായിരിക്കണം എന്ന് നാം കണ്ടു. ജ്ഞാനമോ? ഓ എന്റെ ജ്ഞാനം, ഒരു മഹത്തായ കാര്യം. നാം നിറയ്ക്കുകയും ഇന്ന് നമുക്കതിനാൽ നിറഞ്ഞുമിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ജ്ഞാനം, അറിവെന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ പുറത്തുനിന്ന് എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിൽക്കുമ്പോൾ അവനോട് സംസാരിച്ചു. ചോദിച്ചു, വിദ്യാഭ്യാസത്തിൽ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്റെ ബൈബിൾ വായിക്കുന്നതിനാ? അവർ ഞാൻ ചിന്തിച്ചു, അതേ കർത്താവായ യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാത്ത അവർക്ക് എന്നെ പോലെയുള്ള ഒരു പകരക്കാരൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ? അവനത്രമാത്രം സ്പഷ്ടമായിരുന്നിട്ടും അവർക്കവനെ മനസ്സിലായിരുന്നില്ല. അവിടെ വച്ച് അവൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അവനത് വിശദീകരിച്ചില്ല. അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് ശരിയാണ്, കാണുന്നോ? അതെ, അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു നരഭോജിയാണ്. അവൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അവന്റെ മാംസം തിന്നാനും അവന്റെ രക്തം കുടിക്കാനും. അവനൊരു നരഭോജിയാണ്. നോക്കൂ, ഞങ്ങളും നരഭോജികളായി മാറണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. കാണുന്നോ, ബുദ്ധിജീവികൾ. എന്നാൽ അവൻ പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. നോക്കൂ, അത് ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് വരേണ്ടതുണ്ട്. ദൈവം മുന്നറിവിനാൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിതാവ് നൽകിയവരെ എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അവർ അത് മനസ്സിലാക്കും. ആ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ അത് വിശ്വസിച്ചു. കാണുന്നോ? അത് ശരിയാണ്. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ എനിക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നോക്കൂ, എങ്ങനെയായാലും ഞാനത് വിശ്വസിക്കുന്നു. എന്തെന്നാൽ ദൈവം അങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനം, സാത്താന്റെ സുവിശേഷം ജ്ഞാനമാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾ അറിയുന്നു. അവനത് ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവയോട് സംസാരിച്ചു. അവന്റെ ജ്ഞാനത്തിന്റെ സുവിശേഷത്താൽ അവൾ വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ അതിനാൽ മുഴുവൻ മനുഷ്യരാശിയും മലിനപ്പെട്ടിരിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അവർ വിദ്യാഭ്യാസത്തിലെ പരിപാടികളെ എടുത്തു, അവയെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. അവിടെ പുറമേ അതെല്ലാം ശരിയാണ്, എന്നാൽ ദൈവത്തിന്റെ വചനത്തിലല്ല സാർ. നിങ്ങൾക്ക് ദൈവത്തെ വിദ്യാഭ്യാസം മൂലം അറിയാൻ കഴിയില്ല. വാക്കുകളെ എങ്ങനെ ഉച്ചരിക്കേണ്ടതെന്നോ കണക്ക് പഠിക്കുന്നതിനാലോ വഴിയിലോ രീതിയിലോ ദൈവം എങ്ങനെയെന്ന ജ്ഞാനത്താൽ അറിയാൻ കഴിയില്ല. പൗലോസ് അവനോട് സമർത്ഥനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ക്രിസ്തുവിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം കൊരിന്ത്യരുടെ അടുക്കൽ പോയി. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് ഏതെങ്കിലും മനുഷ്യരുടെ വശീകരണ വാക്കുകളാലല്ല. അവനത് ചെയ്തിരുന്നിട്ടും പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് ഏതെങ്കിലും മനുഷ്യന്റെ ജ്ഞാനത്താലല്ല, നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൽ ഉറയ്ക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലിൽ അത്രേ. ഇപ്പോൾ ചില നേരങ്ങളിൽ നാം സഭയുടെ പദ്ധതികൾ ഉണ്ടാക്കും. അവർ അവരുടെ ഇടയന്മാരെയും വിളിക്കുന്നു. സഭ ഇടയനായി വോട്ട് ചെയ്യാൻ പോവുകയാണ്. അവർ പറയും, അതെ, ഇപ്പോൾ ഈ ഇടയന് അദ്ദേഹത്തിന് കോളേജിൽ നിന്ന് 2 ഡിഗ്രികൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 4 വർഷത്തെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അതും ഇതും മറ്റേതും എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിനെ അകത്തുകൊണ്ടുവരാനായി അവരെല്ലാം വോട്ട് ചെയ്യും. എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ദൈവമായിരിക്കുന്നു എന്ന് പ്രചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇടയന് പകരം അതിനെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് ഗണ്യമാക്കാതെ വചനത്തെ പ്രസംഗിക്കുന്നവൻ. ദൈവം ഹെസക്കിയേൽ പറഞ്ഞത് നിങ്ങൾക്കറിയാം. പറഞ്ഞു, അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ അത് പ്രസംഗിക്ക, നീ അത് എങ്ങനെയായാലും പ്രസംഗിക്ക. കാണുന്നു, ശരി. അവരത് സ്വീകരിച്ചാലും അതല്ല അത് ചെയ്തില്ലെങ്കിലും അവർ യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. അവൻ നേരെ മുന്നോട്ട് പോയി അപ്രകാരം തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കാണുന്നോ, ദൈവത്തിൽ വിശ്വസിച്ച് യഥാർത്ഥമായ ദൈവവചനത്തെ പ്രസംഗിക്കുന്ന ഒരു വാസ്തവമായ ഇടയന് പകരം അവർ ആ ജ്ഞാനത്തിലൂടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയ മനുഷ്യനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പുൽപ്പറ്റിൽ നിൽക്കുമ്പോൾ 15 നിമിഷത്തിൽ കൂടുതൽ എടുക്കാതെ അവർക്ക് നേരത്തെ തന്നെ വീട്ടിലേക്കോ മറ്റെന്തെങ്കിലും പോകാനോ അനുവദിക്കുന്നവനെ, അതുമല്ലെങ്കിൽ വളരെ വേഗത്തിൽ സ്പീഡ് പിടിക്കുന്ന വാഹനം പോലെയുള്ള റിക്കിക്കായിട്ട് അവർക്ക് ചുറ്റിത്തൊരിയുന്ന പാർട്ടികളും മറ്റും പോകാൻ കഴിയുന്നവരായിരിക്കണം. അത് അത്രയുമായി. അതൊരു സങ്കരം ചെയ്ത വിദ്യാഭ്യാസപരമായ ഒരു മലിനത അല്ലാതെ മറ്റൊന്നുമല്ല. അത് ശരിയാണ്. അത് കൃത്യമായും എന്തായിരിക്കുന്നു, അതാണ്. അത് ശരിയാണ്. എന്നാൽ അതെന്താണ്? അത് അവരുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്നു. നോക്കൂ, അത് ലോകത്തിന്റെ സഭാ അംഗത്തെ തൃപ്തിപ്പെടുത്തുന്നു. അതൊരു വിശുദ്ധന്റെ രുചിയെ തൃപ്തിപ്പെടുത്തില്ല. അവൻ ഓരോ സമയത്തും വചനമെടുക്കുന്നു. എന്നാൽ അവർ പറയും, ഓ അതെ, ഇപ്പോൾ ആ ജനങ്ങൾ അല്പ ബോധമില്ലാത്തവരാണ്. നോക്കൂ, അവർക്കത് കിട്ടുന്നില്ല, അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ കഴിഞ്ഞുപോയ നാൾ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇത് വിചിത്രമല്ലേ? ഞാനിവിടെ പടിഞ്ഞാറായി കടന്നുപോയിരുന്നു. അവിടെ എല്ലാവരും കഴിഞ്ഞുപോയ നാൾ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കണ്ടു. അവർക്കെപ്പോഴും പഴയ രീതിയിലുള്ള കന്നുകാലികളെ മേയ്ക്കുന്ന കാലം പോലുള്ളത് ആവശ്യമായിരിക്കുന്നു. കെന്റുക്കിയിലേക്ക് പോയാൽ പഴയ രീതിയിലെ ഒന്നിനും കൊള്ളാത്തതുപോലെ അവർ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ ഉണ്ടാക്കി അങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് പണ്ടത്തെ പോലുള്ള മതത്തിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി അവർ യാതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന കാലങ്ങളോ കന്നുകാലികളെയും കുതിരകളെയും കയറുകൊണ്ട് പിടിച്ച് മറ്റും ഓടിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. അവിടെ ഒരു വലിയ സ്ത്രീ, അവളുടെ കണ്ണിന് കീഴ്ഭാഗത്ത് പച്ചനിറം, നീളം കുറച്ച് ബോബ് ചെയ്ത മുടി, വായിലൊരു സിഗരറ്റുമായിട്ട് ഞാൻ കണ്ടു. എന്താണ്, പണ്ടുണ്ടായിരുന്നവർ ആ ദിവസങ്ങളിൽ അങ്ങനെ കണ്ടാൽ അവൾ എവിടെയോ നിന്നുള്ള നശിപ്പിച്ചു കളയുന്നവരാണെന്ന് വിചാരിക്കുമായിരുന്നു. അവർ അവളെ അകത്തിട്ട് കളയുമായിരുന്നു. നിങ്ങളും നിങ്ങളുടെ മക്കളും ഇന്ന് വസ്ത്രം ധരിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ അമ്മ നടന്നിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു? എന്ത് സംഭവിക്കുമായിരുന്നു? അവരവളെ ഭ്രാന്താലയത്തിൽ കൊണ്ടിടും. തീർച്ച, അവളുടെ മേൽ ഷർട്ട് പോലും ധരിക്കാതെ പുറത്തേക്ക് വരും. അതേ, ഇപ്പോൾ ഓർക്കൂ, ഇന്നും അതേ കാര്യം തന്നെ. മനുഷ്യൻ തങ്ങളുടെ ജഡത്തിൽ ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. അവർ അവരുടെ 20-നും 25 വയസ്സിനും മധ്യേ അവരുടെ മധ്യവയസ്സിലൂടെ കടന്നു പോകുന്നു എങ്കിൽ അവരുടെ തലച്ചോറിന്റെ കോശങ്ങളും കൂടെ ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് കിട്ടിയിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടത്ര കാര്യബോധം കിട്ടിയിട്ടില്ല എന്ന് കാണാനാകുന്നു. മര്യാദ എന്താണെന്ന് അവർക്കറിയില്ല. തെറ്റിന്റെയും ശരിയുടെയും വ്യത്യാസം അവർക്കറിയില്ല. അതുമല്ല, ഓ, അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ടും അവർ വിദ്യാഭ്യാസം പിശാചിന്റേതാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് നിങ്ങൾക്കത് തെളിയിച്ചു തരാനാകും. എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതല്ല, എന്നാൽ അവരുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ സഭയിലിടുന്നതിനെ കുറിച്ചാണ് ഞാൻ അർത്ഥമാക്കുന്നത്. കമ്മ്യൂണിസം എന്തിനുമേലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്? ശാസ്ത്രം, വിദ്യാഭ്യാസം, അതാണ് അവരുടെ ദൈവം. സാത്താൻ, നോക്കൂ, അതാണ് ഹവ്വയ്ക്ക് പരിചയപ്പെടുത്തിയത്. അതിലേക്കാണ് അവർ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് സഭകളുടെ മേലും വന്നുകഴിഞ്ഞു. ബാപ്റ്റിസ്റ്റിന്റെയും മെത്തോഡിസ്റ്റിന്റെയും പ്രിസ്ബിറ്റേറിയന്റെയും പെന്തക്കോസ്റ്റിന്റെയും മറ്റെല്ലാറ്റിന്റെയും മേലും വന്നു കഴിഞ്ഞു. ഏതെങ്കിലും വിദ്യാഭ്യാസം, ബുദ്ധിപരമായത്, ചില മഹാൻ, ഇങ്ങനെ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലുമായി അതവനെ ദൈവത്തിൽ നിന്നും അധികം ദൂരത്തിൽ എറിഞ്ഞു കളയുന്നു. അത് തെറ്റാണ്. അതെ സർ, ഇപ്പോൾ നാം അതവരുടെ ആശയെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് കാണിക്കുന്നു. ഒരു തവണ, ഒരു പ്രാവശ്യം അങ്ങനെയുള്ള എന്തിനെയെങ്കിലും സഭ വോട്ട് ചെയ്ത് അകത്തുകൊണ്ട് വരുമ്പോൾ അവരുടെ ആശയെന്താണ്, അവർ എന്തിലേക്കാണ് ദാഹിക്കുന്നു, അത് സഭയുടെ മനസ്സിലെന്താണ് എന്ന് കാണിക്കുന്നു. ഞങ്ങളുടെ ഇടയൻ വിശാല മനസ്കനാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആണും പെണ്ണും ഇടകലർന്ന് കുളിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഞങ്ങളോടൊപ്പം വരികയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പെൺകുട്ടി എന്റെ സാറയോട് പറഞ്ഞു, അവളുടെ ഇടയൻ ആഫ്രിക്കയിലായിരുന്നു. അയാൾ തിരികെ വന്നപ്പോൾ അന്നു രാത്രിയിൽ അവൾ തന്റെ വസ്ത്രമെല്ലാം മുറിഞ്ഞിട്ട് ഒരു ചെറിയ ജോഡി ഇറുക്കമുള്ള വസ്ത്രവും ധരിച്ച് അയാളെ സന്തോഷിപ്പിക്കാനായി വാട്ടൂസി നൃത്തം ചെയ്തു. എന്തെന്നാൽ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നല്ലോ. വാട്ടൂസിക്കാരെന്നാൽ അവിടെയുള്ള ഒരു വർഗക്കാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുട്ടി, എന്റെ കൂട്ടായ്മയിലെ എന്റെ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാനായി ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. വാട്ടൂസിയോ? നോക്കൂ, അത് കാണിക്കാൻ പോകുകയാണ്. തന്റെ കൂട്ടായ്മയിലുള്ള ഒന്നിനെ നോക്കിക്കൊണ്ട് ഒരു പാസ് അവിടെ ഇരിക്കുമോ? ഒരു ചെറിയ 16 അതല്ല 18 വയസ്സ് പ്രായം അത്തരത്തിൽ നഗ്നയായി അവിടെ ആയിരിക്കുന്നെങ്കിലും അതവളെ ചെയ്യാൻ അനുവദിക്കുന്നെങ്കിലും അത് കാണിക്കുന്നത് സ്വയം അവൻ ഏതോ ചെളിക്കുണ്ടിൽ നിന്നും വന്നു എന്നതാണ്. ഒരു ദൈവമനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും അത് വളരെ കർക്കശമായി കേൾക്കാം. എന്നാൽ ഞാൻ രാജ്യത്തിന്റെ എല്ലായിടത്തേക്കും കൂടെ പ്രസംഗിക്കുകയാണെന്ന് തിരിച്ചറിയുന്നു. എന്നാൽ സഹോദര സഹോദരി, ഇതും കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് സത്യമാണ്. ഒരു ശവന്തീനി പരുന്തിനാവശ്യം ചത്ത വസ്തുക്കളാണ്. അത് ശരിയാണ്. മാത്രമല്ല, അത് മരിച്ചിരിക്കുന്നു. അത് കൃത്യമായും ശരി തന്നെ. വ്യക്തമായി കാണിക്കുന്നു അവരുടെ തലയിലും അവരുടെ നിയന്ത്രണ ഗോപുരത്തിലും എന്താണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമായി കാണിക്കുന്നു. നോക്കൂ, അവരുടെ പ്രാണൻ എന്താണ്? അവരുടെ പ്രാണൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി വാഞ്ചിക്കുന്നു. അവരുടെ പ്രാണൻ ഒരു വലിയ ബുദ്ധിപരമായ സഭ വാഞ്ചിക്കുന്നു. അവിടെ ജനങ്ങൾ വളരെ നന്നായി വസ്ത്രം ധരിച്ച് പാസ്റ്റർ 15 അഥവാ 20 നിമിഷങ്ങളെ എടുക്കാവൂ. അതിനു മുകളിൽ പോയാലോ അവർ അവനെ ഡീക്കന്മാരുടെ ബോർഡിൽ ഇഴച്ചുകൊണ്ടുവരും. മാത്രമല്ല, അവൻ പാപത്തെക്കുറിച്ചുള്ള യാതൊന്നും പറയാൻ പാടില്ല. ജനങ്ങൾ ഇതോ അതോ അതല്ല മറ്റേതോ അത് ചെയ്യുന്നതിനെ കുറിച്ച് യാതൊന്നും പറയാനോ നീളം കുറഞ്ഞ അരക്കാൽച്ചട്ടകൾ ധരിക്കുന്നതിനെ പറ്റിയും അയാൾ ഒന്നും പറയാൻ പാടില്ല. അയാൾ അതിനെപ്പറ്റി ഒരിക്കൽ പോലും സൂചിപ്പിക്കാൻ പാടില്ല. അവർ അത് ചെയ്യുമെങ്കിൽ ബോർഡവനെ തൂക്കി വെളിയിലെറിയും. നോക്കൂ, അതെന്താണ്? അതാണ് അവരുടെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്റർ. ബൈബിൾ 1 യോഹന്നാൻ 2:15 പറയുന്നത്, ഈ ലോകവ്യവസ്ഥയെ അഥവാ ഈ ലോകത്തിന്റെ വസ്തുക്കളെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളിൽ ദൈവസ്നേഹമില്ല എന്നാണ്. ഇപ്പോൾ ഇന്നവർ സഭയുടെ പേരിൽ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ്? ദേവാലയത്തിൽ സ്ക്വയർ ഡാൻസ് പരിശീലനം, ബാങ്കോ ബിംഗോ പാർട്ടികൾ, 13-നും 18-നും വയസ്സ് മധ്യയുള്ളവർക്ക് റോക്ക് ആൻഡ് റോൾ, ചുറ്റിത്തിരിയലുകൾ, ഈ വേണ്ടാത്ത എല്ലാ ചപ്പുചവറുകൾ. ഈ എൽവിസ് പ്രസിഡിയെ നോക്കൂ, ഒരു പിശാജ് ഷൂവിൽ നിൽക്കുന്നു. പാറ്റ് ബൂൺ, റിക്കി നെൽസൺ, ഈ രാജ്യത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ബാധ്യത. അത് ശരിയാണ്. അവർ പറയും, ഓ അവർ നല്ല മതഭക്തിയുള്ളവരാണ്, അവർ ക്രിസ്ത്യൻ പാട്ടുകൾ പാടുന്നു, അവർ ചെയ്തുകൂടാ, ആ സഭയ്ക്ക് അങ്ങനെ ഒരു കാര്യം പോലും അനുവദിച്ചുകൂടാ. ഇവരിൽപ്പെട്ട ചിലർ പുറത്തു പോകുന്നു. ഇന്ന് രാത്രിയിൽ അവർ ഇവിടെ റെഡ് ഹൌസിൽ ഉണ്ടാകും, ഡാൻസ് ചെയ്യും, സംഗീതമാലപിക്കും, അടുത്ത രാത്രിയിൽ അൽത്താലയിൽ കടന്നു വന്ന് കരയും, അതിന്റെ അടുത്ത രാത്രി പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് സംഗീതമാലപിക്കും. ഓ സന്മനസ്, കൃപാലുവായ, അശുദ്ധിക്ക് എത്ര ദൂരം, എങ്ങനെയൊക്കെ ആയാലും അശുദ്ധിക്ക് എത്ര ദൂരം പോകാൻ കഴിയും? അതെ സർ, ആദ്യം ഒരു ദൈവപുരുഷനാണ് എന്ന് തെളിയിക്കൂ. അവന് ഒരു പഴയ ഗിത്താർ വളരെ നന്നായി വായിക്കാനാകും, മറ്റു ചപ്പു ചവറും എന്നതിലല്ല. നിങ്ങളുടെ ആശയാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആരാണുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ പറയാനാകും. നിങ്ങൾ എന്തിനാൽ സ്നേഹിക്കപ്പെടുന്നോ അതാണ് പറയുക. നിങ്ങൾ പറയും, അതെ ബ്രദർ ബ്രൻഹാം, ആ വക കാര്യങ്ങളെല്ലാം ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഇപ്പോൾ ഇത്രയും ഓർത്തിരിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. അതെ സർ, എന്തിനാലാണോ നിങ്ങളുടെ പ്രാണൻ പോഷിക്കപ്പെടുന്നത്, നിങ്ങളുടെ പ്രാണൻ എന്തിനായി ദാഹിക്കുന്നു, അത് അതിനെ തൃപ്തിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അത് വചനമല്ലെങ്കിൽ എങ്കിലെവിടെയോ എന്തോ തെറ്റായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് വചനത്തിന്മേലാണ് ജീവിക്കുന്നത്. കാണുന്നോ, നാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു വലിയ അപകടത്തെ കൂടെ നിങ്ങൾ കണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിലും നിങ്ങൾ കുറ്റക്കാരനല്ലെങ്കിലും അത് ഒരു ദാഹത്തെ നിരാകരിക്കുന്നതിനാലുള്ള ആപത്താണ്. കാണുന്നു, നിങ്ങൾ പറയും എനിക്കൊരു പരിശുദ്ധമായ ദാഹമുണ്ട്, എന്നാൽ ഒരു സഭയിൽ അംഗമാകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ കുറ്റക്കാരനല്ല ബ്രദർ ബ്രൻഹാം. എന്നാൽ നോക്കൂ, ഒരു ദാഹത്തെ നിരാകരിക്കുക, വെള്ളത്തിനോ അഥവാ ആഹാരത്തിനോ ഉള്ള ദാഹത്തെ നിങ്ങൾ നിരാകരിച്ചാൽ നിങ്ങൾ മരിക്കും. അതുപോലെ നിങ്ങളിലുള്ള ദൈവത്തിനായുള്ള ദാഹത്തെ നിങ്ങൾ നിരാകരിച്ചാൽ നിങ്ങൾ ആത്മീയമായി മരിക്കും. നിങ്ങൾ ഉണർവിനായി വിളിക്കുന്നു, നിങ്ങളുടെ സഭയിൽ ഒരു ഉണർവുണ്ടാകാനായി നിങ്ങൾ കാത്തിരിക്കുന്നു. അതെ, ഇത് അതല്ല, ആ ഉണർവ് നിങ്ങൾക്കായിട്ടുള്ളതല്ല. നിങ്ങൾ ദൈവത്തിനായി ദാഹിക്കാൻ തുടങ്ങുമ്പോൾ ആ ഉണർവ് നിങ്ങളിൽ തന്നെ ആരംഭിക്കണം. ആ ഉണർവ് നിങ്ങളുടെ സഭയിലെ മറ്റൊരാൾക്ക് ആവശ്യമില്ലെന്ന് വരാം. അത് നിങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്നെങ്കിൽ അത് മറ്റു സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെടും. കാണുന്നോ? എന്നാൽ നോക്കൂ, നിങ്ങൾ ആ ദാഹത്തെ നിരാകരിക്കുന്നു. ഒരു പശു അകിട് മുഴുവൻ പാൽ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ പശുവിൽ നിന്നും പാലെടുക്കാതെ നിങ്ങൾ ആ പശുവിനെ അങ്ങനെ തന്നെ വിട്ടാൽ അവളുടെ പാൽ വറ്റിപ്പോകും. അത് കൃത്യമായും ശരി തന്നെ. നിങ്ങൾ വെള്ളം കുടിക്കാൻ നിരസിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇനിമേൽ വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ മരിക്കും. നിങ്ങൾ ആഹാരം കഴിക്കുന്നത് നിരാകരിച്ചാൽ നിങ്ങൾ മരിക്കും. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ വചനം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ക്രിസ്ത്യാനികളായ നിങ്ങൾ, ബാപ്റ്റിസ്റ്റുകളായ നിങ്ങൾ, മെത്തഡിസ്റ്റുകൾ, പ്രിസ്ബിറ്റേറിയനുകൾ, പെന്തേക്കോസ്തുകൾ, അസംബ്ലീസ് ഓഫ് ഗോഡുകാർ, ഒന്നസ്, ടൂനസ്, ത്രീനസ്, നിങ്ങൾ എന്തായാലും നോക്കൂ, അത് കാര്യമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, അത് ദൈവത്തിനും പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾ ഒരു ഏകാംഗമാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരു സഭയായിട്ടോ അതല്ല, ഒരു വിഭാഗീയ സഭയായിട്ടോ അല്ല. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങളും ദൈവവും ഇടയിലായി ഒരു ഏക വ്യക്തിയായിട്ടാണ്. അത്ര തന്നെ. നിങ്ങൾ ഏത് സഭയിൽ ഉൾപ്പെട്ടതാണ് എന്നതിൽ കാര്യമാക്കുന്നില്ല. ബൈബിൾ വിശ്വസിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും നിരാകരിക്കുമെങ്കിൽ അതിനാലാണ് പരിശുദ്ധാത്മാവിനെ പോഷിപ്പിക്കുന്നത്, നിങ്ങൾ മരിക്കും. യോഹന്നാൻ 4:3 യേശു പറഞ്ഞു, വചനമാണ് ശരിയായിട്ടെടുക്കുക. യേശു അത് പറഞ്ഞിരിക്കുന്നു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അതിന്റെ അംശം കൊണ്ടല്ല, നാം ഇവിടെ നിന്നും അതിന്റെ ഒരു അംശം എടുക്കുന്നു. ഞാൻ അതിനെ ഒരു ബൈബിൾ ഹിച്ച്ഹിക്കർ, വാഹനം കടന്നു പോകുമ്പോൾ റോഡിന്റെ വശത്തു നിന്നും അതിലേക്ക് തന്റെ കൈവിരൽ മുകളിലേക്ക് ഉയർത്തിക്കാട്ടി അതിൽ കയറി യാത്ര ചെയ്യാൻ അനുവാദം ചോദിക്കുന്നയാൾ എന്ന് വിളിക്കും. അവർ പറയും, അതെ, ഞാനിത് വിശ്വസിക്കുന്നു, എന്നാൽ നമുക്ക് ഇതിലേക്ക് പോകാം. നോക്കൂ, കാണുന്നോ, നിങ്ങൾക്കതിനെ വചനം വചനമായി എടുക്കേണ്ടതുണ്ട്. യേശു പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. നിങ്ങൾക്കതറിയാമോ? നാം ജീവിക്കുന്ന ദിവസത്തെ, നാം ഈ ദിവസത്തെ ഉണ്ടാക്കി ഒരു മതപരമായ വഴിപിഴച്ച പോക്ക് പോലെ നാം ഈ ദിവസത്തെ ആക്കി തീർത്തെന്നോ നിങ്ങൾക്കറിയാം. വളരെ നാളുകളാകില്ല, എന്റെ മകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡി വീട്ടിന്റെ വശത്തായിട്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇവിടേക്ക് വരാമോ, ഞങ്ങൾ ഒരു മതപരമായ പ്രോഗ്രാം തുടങ്ങാൻ പോകുകയാണ്. അത് പാടുന്നതായിരുന്നു ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നത്. ഏതോ ചില ചെറിയ റിക്കുകളാണ് അത് പാടിയത്. ഞാൻ എപ്പോഴെങ്കിലും ഒരു ദൈവനിന്ദകമായ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതായിരുന്നു. ആ കക്ഷികൾ അവിടെ മുകളിലായിരുന്നു. ജനങ്ങൾ അതൊരു ഫ്ലോർ ഷോയേക്കാൾ മേലെയായി കാണപ്പെട്ടു. ഒരു ഇന്ത്യൻ വർഗക്കാരാണ് എന്ന് തോന്നിച്ചിരുന്നു. അവർ മുകളിലേക്ക് ചാടുകയും തമ്മിൽ തമ്മിൽ ഇടിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നു. എവിടെ ആത്മാർത്ഥതയ്ക്ക് എന്തുപറ്റി? നാം പണ്ടുപാടിയ പഴഞ്ചൻ രീതിയിലുള്ളത്, ആത്മാവിൽ ആനന്ദിച്ചും കവിളുകളിലൂടെ കണ്ണു നിറവിയിരുന്നതും എവിടെയാണ്? ഇപ്പോൾ നാം നമ്മുടെ ശ്വാസം ഇങ്ങനെ ഇനിയും അകത്തേക്ക് വലിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ മുഖം നീല നിറം ആകുവോളം വലിക്കാൻ ശ്രമിക്കുന്നു. നാം ഏതോ വിധത്തിലുള്ള പാട്ടുകാരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. നോക്കൂ, ഈ എല്ലാ പ്രോഗ്രാമുകളും ഈ എല്ലാ പരിശീലിക്കപ്പെട്ട ശബ്ദവും ബുദ്ധിപരമായ പാട്ടുകളും നാം അത് ഹോളിവുഡിൽ നിന്നും പകർത്തിയതാണ്. ഞാൻ നല്ല പാട്ട് പാടുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. പഴഞ്ചൻ രീതിയിലെ ഹൃദയച്ഛരിയായ പെന്തക്കോസ്തു പാട്ടുകൾ പാടി കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇന്ന് അവർ പാട്ടെന്ന് വിളിക്കുന്ന ഒച്ചയുണ്ടാക്കുന്നതിനെ ഞാൻ തീർച്ചയായും വെറുക്കുന്നു. അത് ശരിയാണ്, അത് ഏറ്റവും അപഹാസ്യമായ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു വൈകൃതമാക്കലാണ്. അത് ശരിയാണ്, ഒരു പുരുഷൻ അവനൊരു പുരുഷനായിരിക്കുമ്പോൾ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു. തന്റെ ഭാര്യയുടെ അടിവസ്ത്രങ്ങളും ധരിച്ച് ഇവിടെ വശങ്ങളിൽ എവിടെയെങ്കിലുമായി ചുറ്റിത്തിരിയുന്ന ഒരാളെ കാണുന്നത് ഞാൻ വെറുക്കുന്നു. മാത്രമല്ല, അതുമല്ല, ഇവിടെ മുൻഭാഗത്ത് ഒരു റോളർ തൂക്കിയിടും, ബാൻഡ്സ് പോലെ രണ്ട് ടോൺസ് മുടി മുൻഭാഗത്തായി വെട്ടിയിട്ടിരിക്കും. അതിനെ എനിക്ക് ഞാനൊരു പുരുഷനെന്ന് വിളിക്കില്ല. അവൻ ഏത് വർഗത്തിൽപ്പെട്ടവനായി ജനിച്ചിരിക്കുന്നു എന്ന് അവനറിയില്ല. കാണുന്നോ? അത് ശരിയാണ്. നിങ്ങളൊരു സ്ത്രീയെ നോക്കിയാൽ നോക്കൂ, സ്ത്രീ തന്റെ മുടി കത്തിരിക്കാൻ ശ്രമിക്കുകയും അവളുടേത് പുരുഷന്റേത് പോലെയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പുരുഷൻ തന്റെ മുടി സ്ത്രീകളുടേതുപോലെ നെറ്റിയിൽ തൂങ്ങിക്കിടക്കത്തക്കവണ്ണം കത്തിരിച്ചു മാറ്റിയിരിക്കുന്നു. ആ പുരുഷൻ തന്റെ ഭാര്യയുടെ അടിവസ്ത്രങ്ങളെ ധരിക്കുകയും അവൾ അവന്റെ മേൽക്കുപ്പായങ്ങളെ അണിയുകയും ചെയ്യുന്നു. നോക്കൂ, ചുറ്റിനും ഒരു വൈകൃതപ്പെടുത്തൽ മാത്രം. രാജ്യത്തും ജനങ്ങളിലും സഭകളിലും എല്ലാറ്റിലും അതേ കാര്യം തന്നെയാണ്. ഓ ദൈവമേ, കാര്യത്തിന്റെ അവസാനം എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന് വരവ്, അതാണ് അതിന്റെ അവസാനം. അതിനാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദൈവവചനത്താൽ പോഷിപ്പിക്കുന്നത് നിരസിച്ചാൽ, യേശു പറഞ്ഞു, എല്ലാ വചനവും പരിശുദ്ധാത്മാ നിയോഗത്താലാണ്. ശ്രദ്ധിക്കൂ, ഇപ്പോൾ നിങ്ങൾ അതിനെ തെറ്റായ കാര്യം മൂലം പോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങളിലേത് വാസ്തവമായ പരിശുദ്ധാത്മാവാണെങ്കിൽ അത് അതിന്റെ വ്യത്യാസത്തെ അറിയും. ഇപ്പോൾ ഓർക്കൂ, പരിശുദ്ധാത്മാവിനെ പോഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. അതൊരു ആവേശത്താൽ പോഷിക്കപ്പെടുകയില്ല, അത് വിദ്യാഭ്യാസത്താൽ പോഷിക്കപ്പെടുകയില്ല, അത് സഭയിൽ പോകുന്നതിനാൽ പോഷിക്കപ്പെടുകയില്ല, അത് വേദശാസ്ത്ര പ്രകാരം പോഷിപ്പിക്കപ്പെടുകയില്ല. പ്രചോദിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേദശാസ്ത്ര പ്രകാരമുള്ള കാര്യവുമായി വളരെ വ്യത്യാസമുണ്ട്. എന്റെ യേശുവിന്റെ നാൾക്കളിൽ ഉണ്ടായിരുന്ന എല്ലാ വേദശാസ്ത്രജ്ഞർക്കും അവർക്ക് വചനം വചനമായി പേജ് പേജായി മിശിക ഈ വിധത്തിലാണ് വരുന്നതെന്ന് എഴുതിയിരുന്നു. അത് കൃത്യമായും അങ്ങനെയായിരുന്നു. അവർ ഓരോരുത്തരും അത് വിട്ടുപോയി. യേശു വന്നപ്പോൾ അവനെന്തു പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യാൻ വിച്ഛിക്കുന്നു. യഥാർത്ഥ വചനം എന്തായിരുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. നോക്കൂ, അവരൊന്ന് വിട്ടുകളഞ്ഞിരിക്കുന്നത് പോലെ അന്നവർ ചെറിയ മൂലകളെ വിട്ടുകളഞ്ഞിരുന്നു. നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുമെങ്കിൽ, നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടാലും നിങ്ങൾ ശരിയായിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിൽ ഉൾപ്പെട്ടിരിക്കണം. ക്രിസ്തുവിനായി ദാഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളിൽ അവിടെ ഉണ്ടെങ്കിൽ ഇത്രയും ഓർത്തിരിക്കൂ, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ കടിപ്രദേശത്തായിരുന്നപ്പോൾ അന്ന് നിങ്ങൾ അവനോടൊപ്പമായിരുന്നു. എന്നാൽ അന്ന് നിങ്ങളുടെ പിതാവ് നിങ്ങളെ അറിഞ്ഞിരുന്നില്ല, നിങ്ങളുടെ പിതാവിനെ നിങ്ങളെ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ കടന്നു വന്ന് ജനിക്കേണ്ടതുണ്ട്. വിത്തിന് വിശ്രമിക്കാനായി ദൈവം നിങ്ങളുടെ അമ്മയിലൂടെ ഒരു വഴിയുളവാക്കി. അങ്ങനെ അത് വന്നു. അപ്പോൾ നിങ്ങളൊരു പുരുഷനോ അഥവാ ഒരു സ്ത്രീയോ ആയിത്തീർന്നു. അത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, നിങ്ങളുടെ പിതാവിന് നിങ്ങളുമായി കൂട്ടായ്മ ചെയ്യാനും കഴിഞ്ഞു. ഇപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എങ്കിൽ ആരംഭം മുതലേ നിങ്ങളുടെ ജീവൻ ദൈവത്തിലുണ്ടായിരുന്നു. പിന്നെ ആ ജീവൻ ദൈവം വചനമാകുന്നു. അന്ന് യേശു ക്രിസ്തുവിൽ വചനം ജഡമായി തീർന്നപ്പോൾ ദൈവം തന്റെ സ്വന്തം ശരീരത്തിൽ വസിക്കാനായി അവൻ ഇറങ്ങി വന്നപ്പോൾ സ്വയം ദൈവപുത്രനാക്കി. അതിൽ വസിക്കാനായി ദൈവം ഇറങ്ങി വന്നപ്പോൾ അവനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ നിങ്ങൾ അവനിലുണ്ടായിരുന്നു. നിങ്ങൾ അവനോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ട് നിങ്ങൾ അവനോടൊപ്പം കാൽവരിയിൽ മരിച്ചു. ആ പർവ്വതത്തിൽ നിങ്ങൾ അവനുമായി അടക്കം ചെയ്യപ്പെട്ടു. ഈസ്റ്റർ പ്രഭാതത്തിൽ നിങ്ങൾ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നിങ്ങൾ അവനിൽ അവനോടൊപ്പം സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. അതുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് അവനുമായി കൂട്ടായ്മ ചെയ്യാനും കഴിയുന്നു. കാണുന്നോ, സ്വയം ദൈവം നമ്മിൽ ഒരുവനായി തീർന്നു. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്നിൽ നിന്നും ഉളവാക്കിയ പുത്രൻ അവൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത്, ദൈവം ഒരു മനുഷ്യനായി നിങ്ങളുമായി അവനെ കൂട്ടായ്മ ചെയ്യുവാൻ ദൈവം ഒരു മനുഷ്യനായി തീർന്നു. കാണുന്നോ, ഇപ്പോൾ നിങ്ങൾ ജഡമാണ്, അവനും ജഡമായി. യേശു ക്രിസ്തു എന്ന അവന്റെ പുത്രൻ എന്ന വ്യക്തിയിലൂടെ ദൈവം നമ്മുടെ ഇടയിൽ ജഡമായി തീർന്നു. ദൈവം അവനിലായിരുന്നു. അവൻ ദൈവമായിരുന്നു. അതിൽ കുറഞ്ഞ യാതൊന്നുമല്ലായിരുന്നു. അവൻ ദൈവമായിരുന്നു. ദൈവം യേശു ക്രിസ്തു എന്ന പുത്രനിൽ പ്രത്യക്ഷമായി. അതവനെ അവനാകും എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്ന ഇമ്മാനുവേൽ ആക്കി തീർത്തു. ഇപ്പോൾ നോക്കൂ, അന്ന് ലോകമുളവാകുന്നതിന് മുമ്പേ നിങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളുടെ പേർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലിട്ടിരുന്നു. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്ഷിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. ഇപ്പോൾ ബൈബിളിൽ വെളിപ്പാട് 22:19 പറയുന്നത്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാലോ അഥവാ കൂട്ടിച്ചേർത്താലോ ജീവവൃക്ഷത്തിലുള്ള അവന്റെ അംശത്തെ നീക്കിക്കളയുമെന്നാണ്. അത് എത്ര ആഴമേറിയതാണെന്ന് നോക്കൂ. നിങ്ങൾക്ക് കഴിയില്ല. പരിശുദ്ധാത്മാവ് ലോക കാര്യങ്ങളാൽ ജീവിക്കുന്നില്ല. ഒരു കാക്കയും ഒരു പ്രാവിൻ പക്ഷിയും പോലെ. ഒരു കാക്ക എന്നാൽ ഒരു വലിയ കാപട്യക്കാരനാണ്. ഒരു കാക്കയ്ക്ക് ഇവിടെ പുറത്തു ചെന്ന് ദിവസം മുഴുവനും കോതമ്പ് തിന്നാനാകും. അതിനുശേഷം അവിടേക്ക് പറന്നു ചെല്ലാനും ജന്തുക്കളുടെ ശവത്തിന്മേൽ പറന്നുകൊണ്ട് പഴയ ജന്തുക്കളുടെ ശവം തിന്നാനും കൂടെ കഴിയുന്നു. അവന് കോതമ്പ് തിന്നാനായി വയലിൽ പ്രാവിനോടൊപ്പം ഇരിക്കാനും പിന്നെ ജന്തുക്കളുടെ ശവം തിന്നാനും കഴിയും. എന്നാൽ പ്രാവിന് ദിവസം മുഴുവൻ കോതമ്പ് തിന്നാൻ കഴിയുന്നു, എന്നാൽ അവന് ജന്തുക്കളുടെ ശവം തിന്നാൻ കഴിയില്ല. എന്തെന്നാൽ അവനൊരു പ്രാവാകുന്നു. അതുമല്ല, പ്രാവിന് പിത്താശയ ഗ്രന്ഥിയുമില്ല. ജന്തുക്കളുടെ ശവത്തിലെ ഒരല്പം കൊത്തിയാൽ അത് പ്രാവിനെ കൊന്നുകളയും. നോക്കൂ, അതിനൊരു പിത്താശയ ഗ്രന്ഥിയില്ല, ഒരു കയ്പമില്ല. ആ വിധത്തിലാണ് അതായിരിക്കുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വഴിയും അപ്രകാരം തന്നെ. അവർ ലോകത്തിന്റെ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നില്ല. അവർ ദൈവത്തിന്റെ വചനം മാത്രം ഭുജിക്കുന്നു. അത് മാത്രം ശുദ്ധമായത്, ആ ചിന്തിക്കുന്ന മനുഷ്യന്റെ അരിപ്പ. നോക്കൂ, അവർ അതിലൂടെ വരുന്നു, അതിലൂടെ മാത്രം. ലോകത്തിന്റെ ചത്ത കാര്യങ്ങൾ അതവർക്ക് അറപ്പാണ്. ജലപ്രളയത്താൽ ലോകം നശിച്ച ദിവസത്തിലെ ആ പഴയ കാക്കയെ നോക്കൂ, ശരീരത്തിൽ നിന്നും പറന്ന് ശരീരത്തിലേക്ക് ആ ചത്ത ജീർണിച്ച ജന്തുക്കളുടെ ശവം തിന്നു. അവൻ തിരികെ പെട്ടകത്തിലേക്ക് വന്നില്ല. എന്നാൽ പ്രാവിന് അവളുടെ കാലൂന്നാൻ ഇടം കിട്ടിയില്ല. നോക്കൂ, അവൾ പെട്ടകത്തിലേക്ക്, എവിടെയാണോ അവൾക്ക് ആഹാരം കിട്ടുന്നത്, അവിടേക്ക് തിരികെ വന്നു. ആ വിധത്തിലാണ് നാം ചെയ്യേണ്ടത്. നാം ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കണം. 42-ാമത്തെ സങ്കീർത്തനങ്ങളിൽ 42-ാമത്തെ സങ്കീർത്തനം ദാവീദ് അവൻ ഒളിവിലായിരുന്നപ്പോൾ എഴുതിയതാകാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നവൻ പറയുമ്പോൾ നോക്കൂ, അവൻ കരഞ്ഞു. ദാവീദ് അവൻ ഒളിച്ചോട്ടത്തിലായിരുന്നു. അവനായിരുന്നിരിക്കാം, അവന്റെ മേൽ അഭിഷേക തൈലമുണ്ടായിരുന്നു. അവൻ രാജാവാകാൻ പോവുകയാണ് എന്നവൻ അറിഞ്ഞിരുന്നു. പ്രവാചകൻ അവനെ രാജാവായി അഭിഷേകം ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ അവിടെ ആയിരിക്കുമ്പോൾ അവന്റെ പക്കൽ ജാതികളിൽപ്പെട്ടതും അങ്ങനെയുള്ളതും മറ്റുമായ ചില പടയാളികൾ ഉണ്ടായിട്ട് അവൻ മലയുടെ മുകളിലായിരുന്നു. അവിടെ തന്റെ പ്രിയ നഗരം അവരുടെ പാപം മൂലം അതിന്റെ ചുറ്റിലുമെല്ലാം ഫിലിസ്തീനുകളാൽ ചുറ്റപ്പെട്ടിരുന്നു. ദാവീദ് ഈ സങ്കീർത്തനങ്ങളിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്നെഴുതുന്ന ദിവസം അതൊരു ചൂടുള്ള ദിവസമായിരുന്നു കാണും. ശ്രദ്ധിക്കൂ, ദാവീദ് ഈ അവസ്ഥയിലാണ്. അവൻ താഴേക്ക് നോക്കി, അവൻ തന്റെ പ്രിയ നഗരത്തെ നോക്കി. താനൊരു ചെറിയ ബാലനായിരിക്കുമ്പോൾ ഈ പ്രത്യേക കുളത്തിന്റെ അരികിലൂടെ അവൻ തന്റെ ആടുകളെയും കൂട്ടിക്കൊണ്ട് പോയിരുന്നത് അവനോർത്തു. അതൊരു വിശാലമായ, വളരെ ജലസമൃദ്ധമായതും അവിടെ താഴെ വളരെയേറെ ആഹാരവുമുള്ള ദേശമായിരുന്നു. ബെത്ലഹേം വാസ്തവമായും അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ അപ്പത്തിന്റെ വീട് എന്നാണ്. അവിടെ കൂടെ കടന്നു പോകുമ്പോൾ ആ നല്ല തണുത്ത വെള്ളം കുടിച്ചത് അവനപ്പോൾ ഓർത്തു കാണും. ഇവിടെ അവൻ തന്റെ സ്വന്തം ജനങ്ങളിൽ നിന്നും വളരെ ദൂരെയായി ഒരു ഒളിച്ചോടപ്പെട്ടവനായി ഇവിടെ കിടക്കുകയാണ്. അവന് പോകാനൊരിടമില്ല. അവന്റെ പ്രാണൻ ആ നല്ല വെള്ളത്തിനായി നിലവിളിച്ചിരിക്കാം. അവിടെ അവന് കുറച്ച് ദാസന്മാരുണ്ടായിരുന്നു. അവന്റെ ഏറ്റവും ചെറിയ ഒരു ആഗ്രഹവും ഒരു കൽപ്പനയായിരുന്നു. അവരിൽ 3 പേർ ആ ഫിലിസ്തീനുകളുടെ ഇടയിലൂടെ കടന്നുപോയി. 15 മൈലുകൾ 7 മൈലും ചിലതയും താഴേക്കും പിന്നെ തിരികെ വരാനും അവരുടെ വഴിയിലുടനീളം വെട്ടിക്കൊണ്ടുപോയി. അവൻ ആ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നു. എന്നാൽ ആ പ്രാണൻ ദാഹിക്കുന്നു. അവന്റെ ശരീരം അവനവിടെ മുകളിലായിരുന്നു. അവന്റെ കയ്യിൽ കിട്ടിയ എന്തിലെങ്കിലുമുള്ള വെള്ളം കുടിക്കാനായി ദാഹിച്ചിരുന്നു. ആ ചൂടുള്ള ദിവസം ഏതെങ്കിലും ഒരു പഴയ ആട്ടിൻ തോലാലുള്ള വസ്തുവിൽ അല്പം മുമ്പുള്ള ചൂടുവെള്ളമോ മറ്റോ അവന് കുടിക്കാമായിരുന്നു. അവൻ ചിന്തിച്ചു, എനിക്കിപ്പോഴുള്ള ഈ ദാഹത്തെ ശമിപ്പിക്കാനായി എനിക്ക് അവിടെ ചെന്ന് അല്പനേരം കിടക്കാൻ കഴിഞ്ഞെങ്കിൽ, എനിക്കവിടെ ബെത്ലഹേമിലേക്ക് പോയി ആ ഉറവയുടെ അരികിൽ അല്പനേരം കിടക്കാനും അല്പം കുടിക്കാനും കഴിഞ്ഞിരുന്നു എങ്കിൽ. അവർ താഴേക്ക് പോയി വെള്ളം കോരി അതിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ അവന്റെ പ്രാണന്റെ ദാഹം അത്രയേറെ അധികമായി തീർന്നു. ബെത്ലഹേമിന് വേണ്ടിയല്ല, എന്നാൽ യെരൂശലേമിൽ നിന്ന് അവന്റെ പ്രാണനായിരുന്നു. അതിനാൽ അവൻ ആ വെള്ളം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിത് കുടിക്കുകയില്ല. അവൻ അതിനെ നിലത്തൊഴിച്ചു കളഞ്ഞു. നോക്കൂ, അവന്റെ പ്രാണൻ അധികം ദൈവത്തിനായി ദാഹമുള്ളതായി തീർന്നു. ഒരു നല്ല തണുത്ത വെള്ളത്താൽ തന്റെ ശരീരത്തിന് ദാഹം ശമിപ്പിക്കുന്നതിനേക്കാൾ അത് അവന്റെ ശരീരത്തിന് ദാഹത്തെ തണുപ്പിക്കാൻ നന്നായിരുന്നു. അവൻ അതിനെ നിലത്തൊഴിച്ചു കളഞ്ഞു. നോക്കൂ, യെരൂശലേമിലെ ജലത്താൽ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിന്റെ വീട് അത് മുകളിലാണ്. യോഹന്നാൻ 6:33 യേശു പറഞ്ഞു, ഞാനാകുന്നു ആ ജീവന്റെ അപ്പം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ബെത്ലഹേം ദൈവത്തിന്റെ വീട്, നമ്മുടെ ആലയം, ദൈവത്തിന്റെ ഭൂമിയിലെ ആലയം, ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ആലയം. നാം ഇവിടെ ഭൂമിയിലുള്ള ദേവാലയത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ യെരൂശലേം മഹത്വമേറിയതാണ്. അത് മുകളിലാണ്, അത് ദൈവമാകുന്നു. മുകളിൽ യെരൂശലേം, അത് ദൈവമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ആലയത്തിൽ ചേർന്നുകൊണ്ട് സ്വയം തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് അവനോടൊപ്പം അവിടെ ആയിരിക്കണമെന്ന് ദാഹിക്കുന്ന പ്രാണൻ മഹത്വമേറിയതാണ്. ഒരു സഭയിൽ ചേരുക എന്നത് ആ ദാഹത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് നേരിട്ടെടുക്കുന്ന വെള്ളത്താൽ ദാവീദ് ഇവിടെ തെളിയിക്കുന്നു. നോക്കൂ, ദൈവത്തിൽ നിന്നും നല്ല തണുത്ത പാനീയം കിട്ടാനായി, ആനുകൂല്യം കിട്ടാനായി അവൻ അതിനെ നിലത്തൊഴിച്ചു കളഞ്ഞു. അതിന്റെ മേലും നിങ്ങളിലുള്ള ദാഹം അതിനു മേലെയാണ്, ദൈവത്തിനായുള്ള പ്രാണന്റെ ആ ദാഹം അതിനു മേലെയാണ്. ശ്രദ്ധിക്കൂ, യെരൂശലേം, ആ വാക്ക് മുകളിൽ യെരൂശലേം. ബൈബിൾ പറയുന്നത് അത് നാം എല്ലാം, അത് നമ്മുടെ എല്ലാവരുടെയും മാതാവെന്നാണ്. ക്രിസ്തു നമ്മുടെ മാതാവാണ്, ദൈവം നമ്മുടെ അമ്മയാണെന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു. എന്തെന്നാൽ നാം അവനാൽ ജനിച്ചിരിക്കുന്നു. സമാധാനം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് യെരൂശലേം, ശാലോം അഥവാ ശാലോം. അതിന്റെ അർത്ഥം സമാധാനം. യെരൂശാലോം, നോക്കൂ, അർത്ഥം സമാധാനം. നിങ്ങളൊരു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ മഹത്വമേറിയതാണ് ജീവന്റെ ജലത്തിനായുള്ള ഏതൊരു പ്രാണന്റെയും ദാഹം. വാസ്തവമായ യഥാർത്ഥ ദാഹത്തെ, പ്രാണന്റെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതല്ല. അതിനെ വൈകൃതപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. നിങ്ങളൊരു സഭയിൽ ചേരുമ്പോൾ എല്ലാം ശരിയായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അത് അതല്ല. അത് ദൈവത്തിനായുള്ള വിശുദ്ധ ദാഹത്തെ തൃപ്തിപ്പെടുത്തുകയില്ല. അതങ്ങനെ ചെയ്യുന്നതിനാൽ ചെയ്യില്ല. അതിങ്ങനെ അത് അവിടെ ഇല്ലാതിരിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ 42:7 ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചലാൽ ആഴി ആഴിയെ വിളിക്കുന്നു പ്രാണന്റെ വിളി. നോക്കൂ, ഇതൊരു ഉദാഹരണമായി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മീനിന്റെ മുതുകിൽ ഒരു ചിറകുണ്ടായിരിക്കുന്നു എങ്കിൽ അതവിടെ വെച്ചിരിക്കുന്നത് അതിനെ ഉപയോഗിച്ച് നീന്താനാണ്. അവൻ അതിന്റെ ഒരു ഉപയോഗമുണ്ട്. ഇപ്പോൾ അവൻ ഇങ്ങനെ പറയുകയാണ്, ഞാനൊരു വ്യത്യാസപ്പെട്ട മീനായിരിക്കാൻ പോകുന്നു. ഞാനൊരു ചുറുചുറുക്കും വിദ്യാഭ്യാസവും ഉള്ള മീനാകാൻ പോവുകയാണ്. ഓ, ഞാൻ ഏതെങ്കിലും വാസ്തവമായ മതവേദശാസ്ത്രം വിശ്വസിക്കാൻ പോകുന്നു. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആ ചിറക് അവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലേ, അവൻ ആ വെള്ളത്തിലൂടെ അധിക ദൂരം കടക്കാൻ കഴിഞ്ഞേക്കില്ല. അവന് കഴിയുമോ? അത് കൃത്യമായും ശരിയാണ്. ഒരു മരം ഇങ്ങനെ പറഞ്ഞാൽ എന്താകും? ഇപ്പോൾ ഞാൻ വളരേണ്ടതിന് ഭൂമിയിൽ മണ്ണുണ്ടായിരിക്കുന്നു എന്നെനിക്കറിയാം. അത് ശരി തന്നെ, ഞാൻ ആ മണ്ണിൽ വളരാനായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ വ്യത്യസ്തമായ മരമാകാൻ ആഗ്രഹിക്കുന്നു. അവരിവിടെ തെരുവിന്റെ മധ്യേ എല്ലാവരും ശ്രദ്ധിക്കാനായി എന്നെ ഇവിടെ നട്ടുകൂടെ? നോക്കൂ, അവൻ വളരെ നാളുകൾ ജീവിച്ചിരിക്കില്ല. കാണുന്നോ? അത് ശരിയാണ്. ആഴി ആഴിയെ വിളിക്കുമ്പോൾ അതൊരു സഭയിൽ ചേരുന്നതിനേക്കാൾ ഉപരിയാണ്. അത് പ്രാസംഗികന്റെ കൈപിടിച്ച് കുലുക്കുന്നതിനേക്കാൾ ഉപരിയാണ്. അതൊരു നല്ലതും നേരായ ജീവിതം നയിക്കുന്നതിനേക്കാൾ ഉപരിയാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തിനെയോ തൃപ്തിപ്പെടുത്താനായി എടുക്കുക. അത് ദൈവത്തിൽ നിന്നും താഴെ പ്രാണനിലേക്കൊഴുക്കപ്പെടും. ഓ കർത്താവേ, നിന്റെ നീർച്ചാലുകളുടെ ഇരച്ചലിനാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ആ ആഴി ആഴിയെ വിളിക്കുന്നു. ഏത് വിധമുള്ള ദാഹമായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നു. പെന്തക്കോസ്ത് ജനങ്ങളായ നാം എവിടേക്കാണ് കടക്കാൻ പോകുന്നത്? ഏതു തരത്തിലുള്ള ദാഹമാണ് നമ്മളിലുള്ളത്? ഏതു തരത്തിലുള്ള ദാഹമാണ് എന്നിലുള്ളത്? ഏത് വിധമുള്ള ദാഹമാണ് നിങ്ങളിലുള്ളത്? ദൈവത്തിന്റെ ആ വിശുദ്ധ ദാഹത്തെ നിശബ്ദമാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് അവരിവിടെ മലകളിൽ നിന്നും സ്വർണമെടുത്തിരുന്ന സമയം, ഞാനൊരു കഥ വായിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്നു. അതിവിടെ ഇങ്ങനെ പറയപ്പെട്ടിരുന്നു, ഒരു ധാതു ദ്രവ്യ ഖനന സാധ്യത അന്വേഷിക്കുന്നയാൾ മലയുടെ മറുവശത്ത് പോയി സ്വർണത്തിന്റെ ഖനന സാധ്യതയെ കുറിച്ച് പഠിക്കുമ്പോൾ അവനൊരു വലിയ ശേഖരം ലഭിച്ചു. അവൻ തിരികെ വരുമ്പോൾ ചിന്തിച്ചു, അവൻ പട്ടണത്തിൽ കടക്കും, ഞാൻ എന്തായി തീരും, അവന്റെ കഷ്ടങ്ങളെല്ലാം അവസാനിക്കും. അങ്ങനെ അവൻ പറയാൻ ശ്രമിച്ചുകൊണ്ട്, നാളെ ഞാൻ അകത്ത് കടന്ന് പിന്നെ ഞാൻ വെറും ഒരു ദിവസത്തെ യാത്ര. അവന് സ്വർണമെടുത്തുകൊണ്ട് അവന് പട്ടണത്തിലേക്ക് കടക്കാം, അവൻ ആ സ്വർണം കൈക്കലാക്കാം. അങ്ങനെ അവൻ തന്റെ ചാക്ക് കെട്ടുകൾ നിറച്ചെടുത്തു. അവനൊരു നായ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നായെ പരിശുദ്ധാത്മാവുമായി താരതമ്യം ചെയ്യുന്നതല്ല, എന്നാൽ ഞാനൊരു ഉദാഹരണമായി എടുക്കുന്നതാണ്. എന്നാൽ ഈ നായ രാത്രിയിൽ ആ ധാതു ദ്രവ്യ ഖനന സാധ്യത അന്വേഷിക്കുന്നയാൾ തന്റെ കിടക്കയിൽ കിടന്നു, പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഇപ്പോൾ നാളെ ഞാൻ എന്റെ സ്വർണമെല്ലാം എടുക്കും, എന്നിട്ട് ഞാൻ എന്തായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നോ അങ്ങനെയാകും. ഞാൻ സദാസമയവും ഒരു ധനികനാകാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഏറ്റവും നല്ല സാധനങ്ങളും അങ്ങനെയുള്ളതെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവന്റെ നായ കുരച്ചു തുടങ്ങി. എന്തെന്നാൽ അവിടെ ഒരു ശത്രു സമീപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ അവിടേക്ക് ചെന്ന് പറഞ്ഞു, വായടയ്ക്ക. അങ്ങനെ ആ നായ നിശബ്ദമായി. അവൻ കിടക്കയിലേക്ക് ചെന്ന് അധിക നേരമാകില്ല, അവൻ ഉറങ്ങാൻ പോകുന്നു എന്ന് തോന്നിയിരുന്നതേ ഉള്ളൂ. നായ് വീണ്ടും തുടങ്ങി, അവന്റെ തുടലിൽ കിടന്നു ചാടാൻ തുടങ്ങി. അവനപ്പോഴും വാതിലിൽ നേരെ വന്ന് പറഞ്ഞു, വായടയ്ക്ക്, നാളെ ഞാനൊരു ധനികനായ മനുഷ്യനാകാൻ പോവുകയാണ് എന്ന് നീ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അതൊരു വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ നായ വീണ്ടും കുരയ്ക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ അത്രയും സഹികെട്ടിട്ട് അവൻ തന്റെ കൈത്തോക്കെടുത്ത് ആ നായയെ വെടിവെച്ചു കൊന്നു. അവൻ പറഞ്ഞു, എങ്ങനെയായാലും ഇനി മുതൽ എനിക്ക് നിന്നെ ആവശ്യമില്ല. നാളെ ഞാനൊരു ധനികനാകും. ഞാൻ നാളെ ഒരു ധനിക മനുഷ്യനായി തീരും. പിന്നെ അവൻ തന്റെ തോക്ക് മൂലയ്ക്ക് വെച്ചിട്ട് വാതിലിലേക്ക് പിന്തിരിഞ്ഞുകൊണ്ട് കിടന്നു. ആ മനുഷ്യൻ നാളുകൾ കൊണ്ട് അകത്തു വന്ന് കൊല്ലാനായി അവനെ പിന്തുടർന്നിരുന്നു. അവനൊരു ധനികനായ മനുഷ്യനായി തീരാൻ കഴിഞ്ഞില്ല. നോക്കൂ, അവന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അവനോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുന്നറിയിപ്പിന്റെ ബസറിനെ അവൻ അതിനെ നിർത്തി. സഹോദര സഹോദരി, നിങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ആ വിശുദ്ധ വിളിയെ നിങ്ങൾ ഒരിക്കലും ശാന്തമാക്കാൻ ശ്രമിക്കരുത്. നോക്കൂ, ഒരു സഭയിൽ ചേരുന്നതിനാലോ ഒരു മതപ്രമാണം ഏറ്റുചൊല്ലുന്നതിനാലോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലോ ഒരേ ഒരു കാര്യത്തിനെ അതിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത് യേശു ക്രിസ്തു എന്ന വ്യക്തിക്കാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കും പോലെ ദൈവമേ, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. നോക്കൂ, നിങ്ങളിലുള്ള എന്തോ ചിലത് അത് ദൈവത്തിന്റെ സഞ്ചാരം കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാണൻ അതിനായി ദാഹിക്കുന്നു. അതിൽ കുറഞ്ഞ യാതൊന്നിലും നിർത്തിക്കളയരുത്. നിങ്ങൾ അവനെ കൈപിടിച്ച് കുളിക്കാൻ മാത്രം മതിയാകും, സഭയിൽ ചേർന്നുകൊള്ളുക, അതുമല്ലെങ്കിൽ ഈ സംഘടനയിൽ ചേർന്നാൽ മതി എന്ന് ഏതെങ്കിലും ഒരു പാസ്റ്ററെ കൊണ്ട് പറയിക്കാൻ അനുവദിക്കരുത്. ആ വിശുദ്ധ നിശബ്ദതയെ നിങ്ങൾ കൊല്ലരുത്. അത് നിങ്ങളെ മുന്നറിയിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ യാത്രയുടെ അവസാനം എത്തുന്ന ഏതെങ്കിലും ഒരു നാൾ വരും. ഞങ്ങൾ കടന്നു വരുന്ന പട്ടണത്തിലുള്ള ഒരു മഹിളയെ പോലെ അവൾ പറഞ്ഞു, ഒരു വളരെ നല്ല ചെറിയ പെൺകുട്ടി, ഒരു പെൺകുട്ടി അവിടെ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവൾ തെരുവിലേക്ക് താഴേക്ക് വന്നുകൊണ്ടിരുന്നു. അവൾക്ക് നീളമുള്ള മുടിയുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ മുടി ഏകദേശം പൊളിച്ചെടുത്ത ഉള്ളിയിലെ വഴുവഴുത്ത തോല് പോലെ മുകളിലേക്ക് വലിച്ചു കെട്ടിവച്ചിരുന്നു. അവളുടെ മുഖം കാഴ്ചയ്ക്ക് അതിൽ മേക്കപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ അവളെ നോക്കി പരിഹസിക്കുമായിരുന്നു. പറയും, അവിടെ നിനക്ക് ആ പരന്ന തലയൻ പ്രാസംഗികനില്ലായിരുന്നെങ്കിൽ അവൾ എന്നെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. പറഞ്ഞു, നിന്നെ കാണാൻ സാമാന്യം നല്ല എന്തെങ്കിലും ആയിരുന്നേനെ, എന്നാൽ നീ ഏതോ പ്രാചീന വസ്തുക്കളെ വിൽക്കുന്ന കടയിലുള്ള പോലെ കാണപ്പെടുന്നു. പിന്നെ ഓ, അങ്ങനെ അവൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും വളരെ പരുഷമായി വിമർശിക്കുമായിരുന്നു. പറയും, ഞങ്ങളുടെ പാസ്റ്റർ വിശാല മനസ്കനാണ്. പറഞ്ഞു, അവൻ അവരെ അറിയാമായിരുന്നു. അത് നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നെന്നോ അഥവാ ചിന്തിക്കുന്നെന്നോ അതിൽ ഒരു കാര്യവുമില്ല. അതിലുണ്ട്, അത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ബൈബിൾ പറയുന്നു. നാം സകല വചനത്താലും ജീവിക്കണം. അങ്ങനെ ഈ ചെറിയ പെൺകുട്ടി ഒരല്പം പോലും അവൾക്ക് ശ്രദ്ധ കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവളൊരു മിഷണറിയാണ്. അത് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരിക്ക് ഒരു ലൈംഗിക രോഗം പിടിപെട്ട് അവൾ മരിച്ചു. എന്റെ ഒരു സുഹൃത്താണ് അവൾ മരിക്കുമ്പോൾ ശവം ജീർണിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ദ്രാവകം അവളുടെ ശരീരത്തിൽ കുത്തിവെച്ചത്. അവൻ എന്നോട് പറഞ്ഞു, അവൾ മരിച്ചു കഴിഞ്ഞും അവൻ ആ ദ്രാവകത്താൽ മണത്തുകൊണ്ടിരുന്നു. അവളുടെ ഒരു വശത്ത് ലൈംഗിക രോഗം തിന്നുകളഞ്ഞ ഒരു ദ്വാരമുണ്ടായിരുന്നു. അവർക്ക് പോലും അറിയുക അവളുടെ കുഴപ്പമെന്തായിരുന്നു എന്ന്. അവളുടെ മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നു അവൾ മരിച്ചു. എന്നാൽ അവൾ മരിക്കും മുമ്പ് അവൾ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. ദൂതന്മാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാണാനായി അവളുടെ മുഴുവൻ സൺഡേ സ്കൂൾ കൂട്ടരും അവൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണാനായി അകത്തേക്ക് കടന്നു വന്നു. അവളുടെ പാസ്റ്റർ പുറത്തൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് ആശുപത്രിയുടെ ഹാളിലൂടെ മുകളിലേക്കും താഴേക്കും നടക്കുന്നുണ്ടായിരുന്നു. അവൾ മരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ അവരെല്ലാവരും പാടാനായി ആഗ്രഹിച്ചിരുന്നു. അവൾ മരിക്കും എന്നവർ അറിഞ്ഞിരുന്നു. അവൾ മരിക്കുകയാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതിനാൽ അവർ ദൂതന്മാർ വന്ന് അവളെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പോവുകയായിരുന്നു. മുന്നറിയിപ്പില്ലാതെ അവൾ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഇപ്പോൾ അവൾ ഒരു വിശ്വസ്തയായ സഭയിലെ അംഗമായിരുന്നു. അവൾ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. അതുമല്ല, ഒരു വലിയ വിഭാഗീയ സഭയിലെ ഒരു നല്ല വിശ്വസ്ത സഭാംഗം. എന്നാൽ അവൾ പോരാടാൻ തുടങ്ങിയപ്പോൾ മരണം അവളെ വന്നിടിച്ചു. അവളുടെ കണ്ണുകൾ ഉന്തി വരാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടു. പോകൂ, പാസ്റ്ററെ കൂട്ടി വരൂ. അവൻ തന്റെ സിഗരറ്റ് വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് കടന്നുവെന്ന് പറഞ്ഞു, ഇവിടെ നിനക്ക് ഭയമകലാനുള്ള ഒരു കുത്തിവയ്പ് നടത്താനായി ഞങ്ങൾ ഡോക്ടറെ കൂട്ടി വരട്ടെ? പറഞ്ഞു, എനിക്ക് ഭയമകലാനുള്ള ഒരു കുത്തിവയ്പിന്റെയും ആവശ്യമില്ല. പറഞ്ഞു, മനുഷ്യനെ ചതിക്കുന്നവനെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ നഷ്ടപ്പെട്ടതിന്റെ കാരണം നീ എന്നോട് സത്യം പറയാഞ്ഞിട്ടാണ്. പോകൂ, ആ ഗുഡ് ഹോയിയുടെ പെൺകുട്ടിയെ എന്റെ അടുക്കൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. വളരെ വേഗത്തിൽ അവൾ ശരിയാ. ഒരിക്കൽ നിങ്ങൾ യാഥാർത്ഥ്യം കാണും വരെ കാത്തിരിക്കൂ. ആ പവിത്ര നിശബ്ദതയെ നിങ്ങൾ നിർത്താൻ ശ്രമിക്കരുത്. ഏതെങ്കിലും നൂതന വിദ്യാഭ്യാസപരമായ ഇരട്ട കുഴലിന്റെ തോക്കിനാൽ അതിനെ തകർത്ത് കളയരുത്. ഇന്നു രാത്രിയിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആ മുന്നറിയിപ്പിനെ അത് നിങ്ങളെ മുന്നറിയിക്കുകയാണ്. നിങ്ങൾ കേൾക്കുക, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരവാൻ കഴിയുകയില്ല. അവൻ വചനമാകുന്നു. ഒരു നിമിഷത്തേക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നിങ്ങൾ അതേപറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ഒരു വചനത്തെ കൂടി ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 5 യേശു പറഞ്ഞു, വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുക എന്നത് തന്നെ അനുഗ്രഹമാണ്. നിങ്ങളുടെ മുഴുവൻ രീതികളും വിഭാഗീയ സഭകളാൽ അത്രയേറെ മലിനമാക്കപ്പെട്ടു എന്ന ഒരിടത്തേക്ക് നിങ്ങൾ വന്നെത്തിയിരിക്കുകയാണോ? അതുമല്ല, ചെറിയ തത്വങ്ങൾ, മതവിശ്വാസങ്ങളും സംഘങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും സഭാനിർദ്ദേശങ്ങളും സാമൂഹ്യവും അങ്ങനെയുള്ളവയുമായി ഒരു സഭയിൽ നിന്നും മറ്റൊന്നിലേക്ക് ലോഡ്ജിൽ ചേരുന്നതും പോലെ മറ്റുമായോ? പിശാച് ആ വെള്ളത്തിന്റെ പ്രദൂഷണത്തെ ഇട്ടിട്ട് നിങ്ങൾ ഒരു പന്നി വെള്ളത്തൊട്ടിയിൽ എന്ന പോലെ അതിൽ നിന്നും ചരിഞ്ഞു പുറത്തായോ? ആ വാസ്തവമായ ദൈവത്തിന്റെ ശമനത്തിന്റെ ദാഹം എന്താണെന്ന് പോലും നിങ്ങൾ അറിയാതിരിക്കെ അവനെ കാണുക. ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ജീവിച്ചുകൊണ്ടും പ്രത്യക്ഷമാക്കിക്കൊണ്ടുമുള്ള പരമാർത്ഥത. നിങ്ങളും രാത്രിയിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും ദൈവത്തിനായി ദാഹിക്കുന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്തത്താൽ നിറഞ്ഞ ഒരു ഉറവിടമുണ്ട്, ഇമ്മാനുവേലിന്റെ ഞരമ്പുകളിൽ നിന്നും വലിച്ചത്. അവിടെ പാപികൾ ആ രക്തത്തിൻ കീഴിൽ മുങ്ങുന്നു, അവരുടെ എല്ലാ പാപത്തിൻ കുറ്റക്കറകളും നഷ്ടപ്പെടുന്നു. മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ കാണാൻ ആനന്ദിച്ചു തന്റെ ദിവസത്തിൻ ആ ഉറവയെ. നീചനായ അവനെ പോലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സകല പാപത്തെയും കഴുകി ദൂരമാക്കിയനെ. വിശ്വാസത്താൽ ആ സ്രോതസ്സിനെ ഞാൻ കണ്ടത് മുതൽ അവിടുത്തെ ഒഴുകുന്ന മുറിവിൻ സഞ്ചയത്തെ, വീണ്ടെടുക്കുന്ന സ്നേഹത്തെ എൻ പ്രതിപാദ്യ വിഷയമായി ഞാൻ മരിക്കുവോളം അതുണ്ടായിരിക്കും. ദൈവത്തെ കുറിച്ചറിയാനും അവനോട് കൂടുതൽ അടുക്കാനുള്ള ആ ദാഹം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കാട്ടുമോ? സകല തലയും കുനിച്ചു വച്ചിരിക്കുമ്പോൾ പറയൂ, എനിക്കായി പ്രാർത്ഥിക്കൂ. ഓ ദൈവമേ, ആ കൈകളിലേക്ക് നോക്കണമേ. ദേശത്തിലെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ പ്രക്ഷേപണം കടന്നു ചെല്ലുന്ന എല്ലായിടത്തും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നിങ്ങളുടെ മുറിയിൽ തന്നെ നിങ്ങളുടെ കൈകളെ പാസ്റ്ററിലേക്ക്, അത് എവിടെയായാലും ഉയർത്തുക. അതാണ് നിങ്ങളുടെ ആശ. നിങ്ങളിലെന്തോ ചിലത് നിങ്ങളിൽ ദൈവത്തിനായി ദാഹിക്കുന്നു. ആ വിശുദ്ധമായ ദാഹം അത് അതിനെ തൃപ്തിപ്പെടുത്തുകയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ബ്രദർ ബ്രൺഹാം, ഞാൻ ഒരു തവണ ആർപ്പെട്ടു, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. അരുത്, അത് കാര്യമാക്കരുത്. അല്ല, പരിശുദ്ധാത്മാവിന്റെ തൃപ്തിപ്പെടുത്തുന്ന അംശം ഉള്ളിൽ കടന്നു വരുവോളം ആ തൃപ്തി വരുന്നതുവരെ കാത്തിരിക്കൂ. അപ്പോൾ ഈ ആനന്ദത്തിന്റെ മണികൾ അലറിവിളിയും അന്യഭാഷകളിൽ സംസാരിക്കലും ആത്മാവിൽ നൃത്തം ചെയ്യലും കടന്നു വരും. നിങ്ങൾക്കത് ചെയ്യാൻ സംഗീതത്തിന്റെ ആവശ്യം വരില്ല. നിങ്ങൾ റോഡിലൂടെ നിങ്ങളുടെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകാം അത് ചെയ്യുക. നിങ്ങളുടെ മുറി അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാകാം നിങ്ങൾ അത് ചെയ്യുക. നിങ്ങളുടെ ആശാരി വേലയിൽ നിങ്ങൾ ചുമരിൽ ആണിതറച്ചുകൊണ്ട് നിൽക്കുമ്പോഴാകാം അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എവിടെയായിരുന്നാലും ആ പറയാനാകാത്ത സന്തോഷം മുഴുമഹനീയമായത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലെ ഈ ചെറിയ സന്ദേശത്തെ നീളത്തിൽ വലിച്ചു നീട്ടി നീളമാക്കി. എന്നാൽ പ്രിയ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ അർത്ഥത്തെ സകല ഹൃദയങ്ങളിലേക്കും പകരട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ ആലയത്തിൽ ഹാളിലും ചുമരിന്റെ വശത്തും മറ്റെല്ലായിടത്തും കൂടെ ഗുണീഭവിച്ച എണ്ണത്തിൽ കൈകൾ ഉയർന്നിരിക്കുന്നു. പ്രിയ ദൈവമേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവത്തിന്റെ ആ തൃപ്തിപ്പെടുത്തുന്ന അംശം, അത് ക്രിസ്തുവാണ്, പ്രത്യാശയുടെ മഹിമ, നിന്നിലെ ജീവന്റെ പ്രത്യാശ അവരിൽ ഓരോരുത്തരിലും കടന്നു വരട്ടെ. ഇപ്പോൾ കാലിഫോർണിയ തുടങ്ങി അങ്ങ് ദൂരെ ന്യൂയോർക്കിലും രാജ്യത്തിനു ചുറ്റും ഇപ്പോൾ അവിടെ അതിരാവിലെയായി അവരവിടെ ഇരുന്ന് കേൾക്കുന്നു. ബോസ്റ്റനോടടുത്തുള്ള ന്യൂ ഹാംഷെയറിലും ദൂരെ ടെക്സാസിലും ഇന്ത്യാനയിലൂടെ കാലിഫോർണിയയിലേക്കും ചുറ്റും. ഓ ദൈവമേ, ആ കരങ്ങളിലേക്ക് നോക്കണമേ. കർത്താവേ, അതിന്റെ കീഴിൽ എന്താണെന്ന് നോക്കണമേ. ആ ഹൃദയം അവിടെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുകയാണ്. ഈ വൈകൃതമാക്കപ്പെട്ട നാളിൽ സഭയിൽ ചേർന്നാൽ മാത്രം മതിയാകും, അത് മാത്രമാണ് നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് പിശാച് ജനങ്ങളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുമ്പോൾ അവരിപ്പോഴും അവരെ തന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുകയും അവർ ലോകത്തെ പോലെയാകാൻ ആശിക്കുകയും ചെയ്യുകയാണ്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന് സ്നേഹമില്ല എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. അവൻ എങ്ങനെ ആ യഥാർത്ഥ സത്യവചനത്തെ വൈകൃതമാക്കാനായി എന്ന് ചിന്തിച്ചു നോക്കൂ പിതാവേ. ഓ, ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നു, എന്നാൽ ഇതല്ല അവർ അതെങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല, ഇത് മറ്റൊരു കാലത്തേക്കുള്ളതായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് അതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഏതോ വിഭാഗീയ സംഘടന ആ ഓട വെള്ളത്താലുള്ള കുളത്തിലേക്ക് അവരുടെ മനസ്സുകളെ തിരിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാലോ അഥവാ ഇതിനോട് കൂട്ടിച്ചേർത്താലോ അവനുള്ള അംശം ദൈവം ജീവപുസ്തകത്തിൽ നിന്നും നീക്കിക്കളയുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമേ, ആ ന്യായാസനത്തിലെ നിരാശയെപ്പറ്റി ചിന്തിക്കൂ. ജനങ്ങൾ ഒരു നല്ലതും വിശുദ്ധവും പരിപാവനവുമായ ജീവിതം നയിച്ചുകൊണ്ട് അവരാൽ കഴിയുന്നതിൽ ഏറ്റവും നല്ലതും വിശ്വസ്തരായി ആലയത്തിലേക്ക് പോകുന്നു. എന്നിട്ടും നഷ്ടമായവർ. ആ പരീശന്മാരെ പറ്റി ചിന്തിക്കൂ. അവരുടെ വളരെ ചെറുപ്പം മുതൽ എങ്ങനെ അവരെ വചനത്താൽ പരിശീലിപ്പിച്ചു, സ്കൂളുകളിലൂടെയും മറ്റുമെല്ലാം വിശുദ്ധമായി കടന്നു വന്നു. അങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഇസ്രായേൽ എങ്ങനെയായിരുന്നു അവിടെ പോയത്? കർത്താവേ, രാജ്യമെമ്പാടുമുള്ള പെന്തക്കോസ്തുകാർക്ക് ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. അവർക്ക് സന്ധ്യാസമയ വെളിച്ചം കൊണ്ടുവരാനുള്ള ദൈവവചനത്തെ പൂർത്തീകരിക്കാനായി മിസ്രായീമിൽ നിന്നൊരു പ്രവാചകനായ മോശയെ കടന്നു വന്നതെങ്ങനെ? ദൈവത്തിന്റെ മഹത്തായ അത്ഭുതങ്ങൾ അവർ കണ്ടതെങ്ങനെ? എങ്ങനെയാണ് അവർ അവനെ പിന്തുടർന്ന് ചെങ്കടൽ കടന്ന് അവനിലേക്ക് സ്നാനമേറ്റത്? വനാന്തരത്തിലേക്ക് പോയി, സ്വർഗത്തിൽ നിന്നും വീണ ദൂതന്മാരുടെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ സകല വചനത്തെയും എടുക്കാൻ വിസമ്മതിച്ചു. അവർ കാദേശ് ബർണായിൽ നിന്നും തിരികെ വരുമ്പോൾ, വാഗ്ദത്ത ദേശത്തിൽ നിന്നും കാദേശ് ബർണായിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞു, അവർ മല്ലന്മാരെ പോലെയാണ്, നമുക്കത് ചെയ്യാൻ കഴിയില്ല. ദൈവം പറഞ്ഞിരുന്നു, ആ ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അതിർത്തി രേഖ. യേശു പറഞ്ഞു, അവരെല്ലാവരും നശിച്ചു പോയി, അവർ മരിച്ചു, ദൈവമില്ലാതെ നഷ്ടപ്പെട്ടു. അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനാലും അവർ ഈ അത്ഭുതങ്ങളെയും കണ്ടിരുന്നു. ആനന്ദിച്ചു മിര്യാമുമായി അവർ ആ മഗ്ദളം കൊണ്ടടിച്ച് താഴോട്ടും മേലോട്ടും കടൽക്കരയിലൂടെ നൃത്തമാടി. 2 ദശലക്ഷം പേരിൽ നിന്നും വെറും 3 ആൾ കടന്നുപോയി. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ബീജത്തിലുള്ള അണുക്കൾ കടന്നു വരുമ്പോൾ ഒരുമിച്ചു ചേരുന്ന 10 ലക്ഷത്തിൽ നിന്നും ഒരെണ്ണം മാത്രം അതാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പിതാവേ. ആണിൽ നിന്നുള്ള ഒരു ആണ് പെണ്ണിലുള്ള ഫലഭൂഷ്ടമായ അണ്ഡത്തെ കണ്ടുപിടിക്കുമ്പോൾ ബാക്കിയുള്ള 10 ലക്ഷങ്ങളും മരിക്കുന്നു. അവിടെ നിന്നും 10 ലക്ഷം 20 ലക്ഷം ഇസ്രായീമിൽ നിന്നും പുറത്തു വന്നു. 2 യോശുവയും കാലേബും മാത്രം വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു. 10 ലക്ഷത്തിൽ നിന്നും 1. പിതാവേ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നടുങ്ങുകയാണ്. ലോകത്തെമ്പാടുമായി ഇന്ന് ലോകത്തിൽ 500 ലക്ഷം ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രിയിൽ വരികയാണെങ്കിൽ അതിൽ നിന്നും 500 പേരാകുമെന്നത് ചിന്തിച്ചു നോക്കൂ. ഓ ദൈവമേ, ദൈവത്തിന്റെ ഓരോ വചനവും ഒരു സ്മാരകമായി നിലകൊള്ളുന്നു എന്ന് ഞങ്ങൾ ഓർക്കട്ടെ. ഞങ്ങളത് തികച്ചും വിശ്വസിക്കണം, ഞങ്ങളത് അനുസരിച്ചിരിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് നീ പറഞ്ഞു. മാത്രമല്ല ദൈവമേ, ഇന്ന് രാത്രിയിലും നീ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാഗ്ദത്തം നീ എത്ര കാലം വിളിക്കുമോ അത്രയും കാലമുണ്ടായിരിക്കുന്നു. പുരോഹിതർ ആ മനുഷ്യരുടെ മനസ്സുകളെ തിരിച്ചു കളയുകയും ഒരു വിദ്യാഭ്യാസത്തിന്റെ വിഭാഗീയ സഭയുടെ മതവേദശാസ്ത്ര പള്ളിക്കൂടത്തിലൂടെ ഓ നീ ഇത് വിശ്വസിച്ചാൽ മാത്രം മതി എന്നൊരു കാര്യത്തിലൂടെ നിർദ്ദേശിക്കുന്നു. പിശാചും വിശ്വസിക്കുന്നു, എന്നാൽ അവന് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ കഴിയില്ല. ഇസ്കരിയോത്ത് യൂദാസ് ഒരു ആയിരുന്നു, മറ്റെല്ലാ ബാക്കിയുള്ള ശിഷ്യന്മാർ ചെയ്തിരുന്നത് പോലെ ചെയ്തു, സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള സമയമായപ്പോൾ അവൻ തന്റെ നിറം കാട്ടി. ദൈവമേ, അതിന്ന് രാത്രിയിൽ രാജ്യത്തെ ജനങ്ങൾ അതിനെ കൂടാതെ അവർ നഷ്ടപ്പെട്ടവരാണെന്ന് തിരിച്ചറിയാനിടവരട്ടെ. കർത്താവേ, ഞങ്ങൾ അവരെ അങ്ങയുടെ കൈകളിൽ തരുമ്പോൾ അവിടുത്തെ അംശത്താൽ അവരുടെ പ്രാണനുകൾ തൃപ്തിയടയാനിടവരട്ടെ. കർത്താവേ, അവർ നിന്റേതാണ്, ഞങ്ങൾ വചനത്തിന് മാത്രം ഉത്തരവാദിയാകുന്നു. അവരുടെ മുഴുവൃദയത്താലും അവർ വിശ്വസിക്കാനും പരിശുദ്ധാത്മാവാൽ നിറയാനും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലയ്ക്ക് വാങ്ങി. കാൽവരി മരത്തിന്മേൽ. ഓ, അവൻ നിങ്ങളുടെ തൃപ്തിപ്പെടുന്നംശമാണോ? ഓ, എന്റെ നിങ്ങളുടെ മുഴുഹൃദയത്തോടും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ആ വാക്കുകൾ ചില നേരങ്ങളിൽ മുറിവേൽപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കത് ആത്മാവാൽ പാടാം. നോക്കൂ, ഇപ്പോൾ നമ്മിൽ ഓരോരുത്തരും സഹോദര, നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരന്റെ കൈപിടിച്ച് കുലുക്കാം. സഹോദരി, നാം വീണ്ടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ പറയൂ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തീർത്ഥാടക. നാം ഇപ്പോൾ തമ്മിൽ തമ്മിൽ കൈപിടിച്ചു കുലുക്കി ഇപ്പോൾ നമ്മുടെ കൈകളെ അവനിലേക്ക് ഉയർത്തി കണ്ണുകളെ അടച്ചുകൊണ്ട് ആത്മാവിൽ പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലക്ക് വാങ്ങി. കാൽവരി മരത്തിന്മേൽ. ഓ, അവൻ അത്ഭുതവാനല്ലേ? ആശ്ചര്യം, ആശ്ചര്യം. യേശു എനിക്ക് ആ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, ശക്തനാം ദൈവം അവൻ. ഓ, രക്ഷിച്ചെന്നെ സകല പാപത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും കാക്കുന്നു. ആശ്ചര്യവാൻ എൻ വീണെടുപ്പുകാരൻ, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഓ, ആശ്ചര്യം, ആശ്ചര്യം. യേശു എനിക്ക് അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, ശക്തനാം ദൈവമവൻ. ഓ, രക്ഷിച്ചെന്നെ സകല പാപത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും കാക്കുന്നു. ആശ്ചര്യവാൻ എൻ വീണ്ടെടുപ്പുകാരൻ, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഓ, ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ പ്രവൃത്തി പരിചയത്താൽ നിങ്ങൾ ആവേശം കാണിക്കുന്നവരാണോ? അവൻ ആശ്ചര്യവാനല്ലേ? അവൻ തൃപ്തിപ്പെടുത്തുന്നില്ലേ? ഒരിക്കൽ ഞാൻ നഷ്ടമായിരുന്നു, ഇപ്പോൾ എന്നെ കണ്ടെത്തി ന്യായവിധിയിൽ നിന്നും സ്വതന്ത്രനാക്കി. യേശു സ്വാതന്ത്ര്യവും മുഴുരക്ഷയും തന്നു. രക്ഷിച്ചെന്നെ സകല പാപത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും കാക്കുന്നു. ആശ്ചര്യവാൻ എന്നെ വീണ്ടെടുപ്പുകാരൻ, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഓ, ആശ്ചര്യം, ആശ്ചര്യം. യേശു എനിക്ക് ആ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, ശക്തനാ ദൈവമവൻ. ഓ, രക്ഷിച്ചെന്നെ സകല പാപത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും കാക്കുന്നു. ആശ്ചര്യവാൻ എൻ വീണ്ടെടുപ്പുകാരൻ, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് വചനപ്രകാരമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കൈകളെ കൊട്ടുവിൻ, ദൈവത്തെ ഘോഷിപ്പിൻ. ഞാനെപ്പോഴും സംഗീതം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്റെ മകൾ റിബേക്ക ഒരു പിയാനോ എടുക്കുന്നു, എന്റെ ചെറിയ പയ്യൻ ഒരു കാഹളമെടുക്കും. എന്നാൽ ഞാൻ 10 കമ്പിയുള്ള ഉപകരണത്താലാണ് പഠിച്ചിട്ടുള്ളത്. ആശ്ചര്യം, ആശ്ചര്യം. യേശു എനിക്ക് ആ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, ശക്തനാം ദൈവമവൻ. ഓ, രക്ഷിച്ചെന്നെ സകല പാപത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും കാക്കുന്നു. ആശ്ചര്യവാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളവനെ സ്നേഹിക്കുന്നോ? നാമെല്ലാം പ്രകാശത്തിൽ നടക്കും. ഒരു മനോഹര പ്രകാശം. കൃപയുടെ മഞ്ഞുതുള്ളികൾ എവിടെയാണോ പ്രകാശമയമായിരിക്കുന്നത്, അവിടേക്ക് വരൂ. രാവിലും പകലിലും നമ്മുടെ ചുറ്റുമായി തിളങ്ങുന്നു യേശു ലോകത്തിന് പ്രകാശം. നാമെല്ലാം പ്രകാശത്തിൽ നടക്കും. ഒരു മനോഹര പ്രകാശം. കൃപയുടെ മഞ്ഞുതുള്ളികൾ എവിടെയാണോ പ്രകാശമയമായിരിക്കുന്നത് അവിടേക്ക് വരൂ. രാവിലും പകലിലും നമ്മുടെ ചുറ്റുമായി തിളങ്ങുന്നു യേശു ലോകത്തിൻ വെളിച്ചം. നിങ്ങളിലുള്ള എല്ലാമായി ദൈവത്തെ ആരാധിക്കുവൻ. വിശുദ്ധന്മാർ നിരനിരയായി അകത്തേക്ക് പോകുമ്പോൾ കർത്താവേ അവരിൽ ഞാനും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധന്മാർ നിരനിരയായി അകത്തേക്ക് പോകുമ്പോൾ ഓ അവരെല്ലാത്തിന്റെയും കർത്താവായി അവനെ കിരീടം ചൂടിക്കുമ്പോൾ കർത്താവേ അവരിൽ ഞാനും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഓ അവർ എല്ലാത്തിന്റെയും കർത്താവായി അവനെ കിരീടം ചൂടിക്കുമ്പോൾ ഓ സൂര്യൻ പ്രകാശിക്കാൻ തിരസ്കരിക്കുമ്പോൾ കർത്താവേ അവരിൽ ഞാനും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഓ സൂര്യൻ പ്രകാശിക്കാൻ തിരസ്കരിക്കുമ്പോൾ
നിങ്ങളത് ഇഷ്ടപ്പെടുന്നോ? ഇപ്പോൾ നിങ്ങളുടെ കാലുകളെ പരിണവിപ്പിച്ചിട്ട് ഇനിമേൽ നിങ്ങൾ ഒരിക്കലും പുറമേ ലോകത്ത് ചെന്ന് ഡാൻസ് ചെയ്യുമോ? കാണുന്നോ, നമുക്ക് നമ്മുടെ കാലുകളെ കർത്താവിനായി കർത്താവിന് വേണ്ടി പതുക്കെ ചവിട്ടാം. നിങ്ങൾ നിങ്ങളുടെ കൈകളെ പരിണവിപ്പിച്ചിട്ട് നിങ്ങൾ ഇനിമേൽ ഒരിക്കലെങ്കിലും മോഷ്ടിക്കുമോ? നിങ്ങൾ ചുണ്ടുകൾ പരിണവിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഇനി മുതൽ ഒരിക്കലും കളവ് പറയില്ലല്ലോ. മതത്തെ ബുദ്ധിയിൽ മാത്രമെടുക്കാതെ അത് നിങ്ങളുടെ എല്ലായിടത്തുമായി നിറയട്ടെ. അതാണത്, അത് ആ മുഴുമനുഷ്യനെയും എടുക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലുകൊണ്ട് മൃദുവായി തലോടാം. വിശുദ്ധന്മാർ നിരനിരയായി അകത്തേക്ക് പോകുമ്പോൾ കർത്താവേ അവരിൽ ജ്ഞാനമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധന്മാർ നിരനിരയായി അകത്തേക്ക് പോകുമ്പോൾ കർത്താവേ അവരിൽ ജ്ഞാനമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധന്മാർ നിരനിരയായി അകത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ ഉയർത്താം. വിശുദ്ധന്മാർ നിരനിരയായി അകത്തേക്ക് പോകുമ്പോൾ അവർ എല്ലാറ്റിനെ കർത്താവായി അവനെ കിരീടം ചൂടിക്കുമ്പോൾ കർത്താവേ അവരിൽ ഞാനുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. അവർ എല്ലാറ്റിന്റെ കർത്താവായി അവനെ കിരീടം ചൂടിക്കുമ്പോൾ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? അതിനുശേഷം നാം പ്രകാശത്തിൽ നടക്കും. അവനാണ് പ്രകാശം, നിങ്ങൾ അറിയുന്നു. അതൊരു മനോഹര പ്രകാശം. കൃപയുടെ മഞ്ഞുതുള്ളികൾ എവിടെയാണോ പ്രകാശമയമായിരിക്കുന്നത് അവിടേക്ക് വരൂ. രാവിലും പകലിലും നമ്മുടെ ചുറ്റുമായി തിളങ്ങുന്നു യേശു ലോകത്തിൻ വെളിച്ചം. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ ചെയ്യുമോ? പൗലോസ് പറഞ്ഞു, ഞാൻ പാടുമ്പോൾ ഞാൻ ആത്മാവിൽ പാടും, ഞാൻ ആരാധിച്ചാൽ ഞാൻ ആത്മാവിൽ ആരാധിക്കും. നോക്കൂ, നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അതെല്ലാം ആത്മാവിൽ ചെയ്യുവിൻ. അത് ശരിയാണ്. ആത്മാവ് വചനത്തിലേക്ക് ജീവനെ കൊണ്ടുവരുന്നു. അത് ശരിയല്ലേ? അത് ശരിയാണ്. അതെ സാർ. വെളിച്ചത്തിന്റെ വിശുദ്ധന്മാരായ സകലരുമേ ഉദ്ഘോഷിക്കൂ, യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവന്റെ നാമത്തിൽ കൃപയും കരുണയും. യേശു ആ വെളിച്ചം. പിന്നെ നാം എന്തു ചെയ്യാൻ പോകുന്നു? നാമെല്ലാം പ്രകാശത്തിൽ നടക്കും. ഒരു മനോഹര പ്രകാശം. കൃപയുടെ മഞ്ഞുതുള്ളികൾ എവിടെയാണോ പ്രകാശമയമായിരിക്കുന്നത് അവിടേക്ക് വരൂ. രാവിലും പകലിലും നമ്മുടെ ചുറ്റുമായി തിളങ്ങുന്നു യേശു ലോകത്തിൻ വെളിച്ചം.
വായിക്കുന്നവരെ, അങ്ങനെ കുഴപ്പിച്ചു കളഞ്ഞതിൽ ക്ഷമിക്കണം. എന്നാൽ ഞാൻ അങ്ങനെ വലിച്ചുകൊണ്ടുപോയി ആരാധിക്കുന്നതിന് അതിലും നന്നായി എനിക്കറിയില്ല. ആ വിധത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
അതെ സർ.
സഹോദരന്മാർ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആലയത്തിലേക്ക് വന്ന് നിങ്ങളും ഇവിടെ ഈ നല്ലവരായ ജനങ്ങളുമായി കൂട്ടായ്മ ചെയ്യാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ നന്ദിയുള്ളവനാണ്. പരിശുദ്ധാത്മാവിനഭിഷേകത്തിനായി കൈയുയർത്തിയവർ നിങ്ങളിവിടെ സഹോദരന്മാർക്കിനെയോ അതല്ല ഇവിടെയുള്ള മറ്റാരെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പുറകിലുള്ള മുറിയിലേക്ക് പോകുക. ഇത്രയും ഓർത്തിരിക്കൂ, ആരംഭത്തിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന വചനം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അവൻ പറഞ്ഞു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നോക്കൂ, അത് സംഭവിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പാസ്റ്ററിനെ ഇവിടെ വന്ന് സന്ദർശിക്കൂ. പിന്നീട് അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കൂ. ഇപ്പോൾ നമുക്ക് ആ പഴയ പാട്ട് വീണ്ടും പാടാം. ഞാൻ അതിനെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നു. നാം വെളിച്ചത്തിൽ നടക്കും. യേശു പറഞ്ഞു, ഞാൻ വെളിച്ചമാകുന്നു, നിങ്ങൾ അവനിലാകുന്നു. കാണുന്നോ, അവനിൽ എങ്ങനെ കടക്കാം? അവനോട് ചേരുന്നതിനാലോ അല്ല, കുലുക്കുന്നതിനാലോ അല്ല, വെള്ളത്തിൽ സ്നാനപ്പെടുന്നതിനാലോ അല്ല. നാം എല്ലാവരും ഏക ശരീരത്തിലേക്ക് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. മാത്രമല്ല, ആ ശരീരം 9 ആത്മീയ ദാനങ്ങളുണ്ടായിട്ട് പ്രാദേശിക ശരീരത്തിലൂടെ പ്രാദേശിക സഭയിലൂടെ പ്രവർത്തിക്കുന്നു. അതാണ് അപ്പോസ്തലികമായത്. എനിക്കെന്തെങ്കിലും അതിനെ കുറിച്ച് അറിയാമെങ്കിൽ അതാണ്, അത് ശരിയാണ്. അതിനാൽ നാം എല്ലാം ആ വെളിച്ചത്തെ കാക്കും. ആ മനോഹര വെളിച്ചത്തെ, അത് വരിക. കൃപയുടെ മഞ്ഞുതുള്ളികൾ എവിടെയാണോ? ശരി, രാവിലും പകലിലും നമ്മുടെ ചുറ്റുമായി തിളങ്ങുന്നു. ഒരു യഥാർത്ഥമായ സന്തോഷത്തിലായിരുന്നു.